ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം.
Dear Heavenly Father, we certainly deem this a privilege to be here today in this city of
സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ലോസ് ഏഞ്ചലസിലെ ഈ നഗരത്തിൽ വിശ്വാസികളായ ലോകത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ടവരായ ഈ ദൈവമക്കളോടൊപ്പം ഞങ്ങൾ ജീവിക്കുന്ന ഈ മഹത്തായ നാഴികയിൽ ഞങ്ങളുടെ പ്രിയനായ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത ഏത് സമയത്തും പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടുന്നതിന് ലഭിച്ചിരിക്കുന്നത് ഒരു മഹത്തായ സൌഭാഗ്യതയായി ഞങ്ങൾ കാണുന്നു. ഈ കാര്യത്തിനായി ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും അവൻ ഞങ്ങളുടെ തലമുറയിൽ തന്നെ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇന്ന് ഞങ്ങൾ അവനായി കാത്തിരിക്കുന്നു. അവൻ ഇന്നിവിടെ എത്തുന്നില്ലെങ്കിൽ ഞങ്ങൾ നാളെ ഇവിടെയായിട്ട് അവനായി നാളെ കാത്തിരിക്കും. സ്നേഹവാനായ ദൈവമേ, ഈ യോഗം ഒരു വിശേഷ യോഗമായി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് സഭയുടെ മുന്നേറ്റത്തിന്റെ ഒരു രേഖയായി മാറ്റിയിട്ട് നിത്യതയിലെ അങ്ങയുടെ പുസ്തകങ്ങളിൽ ഈ ഒരു സമയത്തെയും ആക്കി തീർക്കാനിടയാക്കണമേ. പിതാവേ, ഞങ്ങൾ ഇടുന്നതായ എല്ലാ ബലഹീനമായ പരിശ്രമങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. നിന്നെ കൂടാതെ ഞങ്ങൾ വെറും ഒരു പരാജയം മാത്രമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതിനാൽ കർത്താവേ, നീ ഞങ്ങളോടൊപ്പമായിരിക്കണം എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തുടരുവാൻ കഴിയുകയുള്ളൂ. ഇത് ഞങ്ങളുടെ സ്വന്തം മഹത്വത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഇത് നിന്റെ മഹത്വത്തിനായി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാരണം യേശു തന്റെ ജനങ്ങളുടെ ഇടയിൽ മഹത്വീകരിക്കപ്പെട്ട് കാണുന്നത് ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹമാകുന്നു. ഈ ദിവസം യുദ്ധം അത്ര കഠിനമായിരിക്കെ കർത്താവേ, അവരുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്നതിനായി ഞങ്ങളുടെ ഇടയിൽ ഒരു ഉണർവിനായി ഒരു ഏകാന്തതയിലേക്ക് മാറി ഒരു വിശ്രാന്തിക്കായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും ഞങ്ങൾക്കായി നീ അനുവദിച്ചേരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. സഹോദരൻ ഷക്കേറിയൻ, സഹോദരി വിയാദ്, കൂടാതെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നമ്മുടെ സ്നേഹിതരായവരോട് ലോസ് ഏഞ്ചലസിൽ വീണ്ടും യേശുവിന്റെ മഹത്വത്തെ പ്രസംഗിക്കുന്നതിനും കൂടാതെ ഇന്ന് അതിനുവേണ്ടി കൂടുതലായി അറിയുന്നതിന് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുകയും അതിനുവേണ്ടി എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരത്തിനായി ഞാൻ തീർച്ചയായും നിങ്ങളെ വിലമതിക്കുന്നു.
This is quite a complicated affair, say. This thing doesn't like to cooperate.
അതേ ശ്രീമാൻ, ഈ രീതിയിൽ ഇതൊരു കുഴപ്പത്തിലാക്കുന്ന അവസ്ഥയിലാകുന്നു. ഈ കാര്യം ഒരുവിധത്തിലും സഹകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ശരി, ഈ രീതിയിൽ ഇത് പ്രാവർത്തികമാകയില്ല. സഹോദരൻ ഷക്കേറിയൻ, അത് കുറച്ചുകൂടി നന്നായി തോന്നുന്നു ഇപ്പോൾ. ഞാൻ ഒരുവിധം ഒരു ചെറിയ ശബ്ദത്തോടുകൂടിയ വ്യക്തിയും എന്നാൽ കർത്താവിൽ നിന്നും ഒരു വലുതും മഹത്തായതുമായ സന്ദേശത്തോടുകൂടിയായിരിക്കുന്നു. ഇത് കൊണ്ടുവരുന്നതിന് സാത്താനിൽ നിന്നും വളരെയധികം വിരോധവും ഉണ്ടായിരിക്കുന്നു. എന്നാൽ എങ്ങനെയൊക്കെ ആയാലും നാം ഇതുമായി എത്തുന്നതാണ്. നമുക്കെല്ലാവർക്കും ഇതൊരു മഹത്തായ ആഴ്ചയായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് നമ്മുടെ പരേതനായ സഹോദരൻ തോമസ് വായത്ത് എത്രയോ വട്ടം ഇതേ പ്രസംഗപീഠത്തിൽ നിന്ന് സംസാരിച്ചിരുന്നതിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. അദ്ദേഹം ക്രിസ്തുവിന്റെ ഒരു മഹാനായ ദാസനായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സഹോദരൻ വായത്തിനെ ഞാൻ അറിഞ്ഞിരുന്നു. ഞാൻ അദ്ദേഹത്തെ കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം അദ്ദേഹം എല്ലായ്പ്പോഴും എനിക്കൊരു പ്രേരണയായിരുന്നു. ഞാനൊരു ചെറുപ്പക്കാരനായ പ്രാസംഗികനായിരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, എല്ലായ്പ്പോഴും അദ്ദേഹത്തിന്റെ രോഗശാന്തിയുടെ ചിറകുകളിൽ എന്ന പുസ്തകത്തെ ഞാൻ ഓർക്കുന്നു. രോഗശാന്തിയുടെ ചിറകുകളിൽ എന്ന നാൽപ്പേര് എനിക്ക് ഇഷ്ടമായിരുന്നു. ക്രിസ്തുവിന്റെ സേവനത്തിനായി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ മന്ദിരത്തിലായിരിക്കുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ വിധവയെയും കൂടാതെ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും നിങ്ങളും അദ്ദേഹത്തിന്റെ അഭാവത്തെ അറിയുന്നു എന്ന് ഞാൻ അറിയുന്നു. അദ്ദേഹത്തിന്റെ പരിപാടി എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിരുന്നില്ല. അത് കേട്ടപ്പോഴേക്കും അദ്ദേഹം പോയി കഴിഞ്ഞിരുന്നു. ഞാൻ ആ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹത്തിന് സ്വല്പം പ്രായമേറിക്കൊണ്ടിരുന്നു. എന്നാൽ അപ്പോഴും ഒരു നല്ല ഉറച്ച ശബ്ദം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കൂടാതെ ദൈവത്തിൽ നിന്നും ഒരു സന്ദേശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ നിങ്ങൾ ജനങ്ങളിൽ ഇപ്പോഴും ജീവിക്കുന്നു. കൂടാതെ പ്രവർത്തന മേഖലയിൽ അദ്ദേഹം അയച്ചിരുന്ന എല്ലാ മേഖലകളിലും മറ്റും സുവിശേഷം ഇപ്പോഴും തോമസ് വയാത്തിന്റെ കാരണത്താൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാം അദ്ദേഹത്തെ ആ മഹത്വമേറിയ മൃത്യുവും വൃദ്ധതയുമില്ലാത്ത ആ ദേശത്ത് കണ്ടുമുട്ടുന്നതുവരെ അദ്ദേഹത്തിന്റെ ആത്മാവ് സമാധാനത്തോടെ വിശ്രമിക്കാനിടയാകട്ടെ. നാം ഇപ്പോൾ നമ്മുടെ സമയം വിളിക്കപ്പെടുന്നതുവരെ, അല്ലെങ്കിൽ ആ മഹത്തായ പുനരുത്ഥാനത്തിൽ യേശു വന്ന് നാം എല്ലാവരെയും കൊണ്ടുപോകുന്നതുവരെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി നാം ഇവിടെയായിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കിവിടെ ശുശ്രൂഷയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കിവിടെ ശുശ്രൂഷയുണ്ടെന്ന് കുറച്ചുനേരം മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു. അതിനാൽ എനിക്ക് കഴിയാവുന്നിടത്തോളം വേഗത്തിൽ ഞാൻ തീർക്കുന്നതാണ്. കാരണം എനിക്ക് തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച രാത്രിയിലും ബുധനാഴ്ച രാത്രിയിലും ഈ ആഴ്ചയിലും യോഗങ്ങളുണ്ട്. അതിനാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അവൻ ആഗ്രഹിക്കുന്ന പക്ഷം നാം ക്രിസ്തുവിനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ സകല ശക്തിയിലുമായി അവൻ നമ്മെ അത് ചെയ്യുന്നതിന് അനുവദിക്കുന്ന പ്രകാരം പ്രസംഗിക്കുന്നതാണ്. അവൻ നമുക്ക് ചെയ്യുന്നതിനായി നൽകുന്നതൊക്കെയും നാം പൂർണ്ണ ഹൃദയത്തോടെ ചെയ്യുന്നതിനാഗ്രഹിക്കുന്നു. നാം അവനിൽ വിശ്വസിക്കുമെങ്കിൽ അവൻ നമ്മെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ അറിയുന്നു. ഇപ്പോൾ വചനം തുറന്ന് വായിക്കുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും അവനോട് സംസാരിക്കുന്നതിനാഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഇപ്പോൾ ശാന്തരായി സകല ചിന്താകുഴപ്പങ്ങളും കഴിഞ്ഞിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ തലകളെ വണങ്ങാം. സകല ക്രിസ്ത്യാനികൾക്കും ശത്രു, അതായത് നമ്മുടെ ശത്രു, എല്ലാ രീതിയിലുമായി പ്രവർത്തിക്കുന്നുവെന്ന് നാം തിരിച്ചറിയുന്നു. എന്നാൽ നോക്കൂ, ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നിശബ്ദരായിരിക്കുക. അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ദൈവം അറിയുന്നു. മിണ്ടാതിരിപ്പീൻ, അവൻ എന്തോ ഒരു കാര്യം ചെയ്യുകയായിരുന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഇപ്പോൾ യാതൊന്നും അറിയുന്നില്ല എന്നിരിക്കാനിടയുണ്ട്. നമുക്ക് അവനോട് സംസാരിക്കാം. പിതാവേ, നീ സമുദ്രത്തെ ശാന്തമാക്കി. വീരനായ കർത്താവായ യേശു ക്രിസ്തു ഇപ്പോൾ തന്റെ വചനത്തിൽ കൂടി നടന്നുവന്ന് ഒരു പുതിയ കർത്തവ്യത്തിന്റെ തന്റെ ശക്തിയിലും പ്രകടനത്തിലും കൂടി ഞങ്ങൾക്ക് അവതരിപ്പിച്ചു തരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവന്റെ വചനത്തെ ഞങ്ങൾ വായിക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തെ ഇന്ന് ജീവിപ്പിച്ചിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയിൽ ഞങ്ങൾ അവനെ അറിയാൻ നീടാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ നിങ്ങൾ ആവർത്തന പുസ്തകത്തിലേക്ക് തിരിക്കുകയാണെങ്കിൽ ആവർത്തന പുസ്തകത്തിൽ നിന്നും ഒന്നോ രണ്ടോ വാക്യങ്ങൾ വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 16 അധ്യായമാകുന്നു. ആബീബ് മാസം ആചരിച്ച് അതിന്റെ അർത്ഥം ഏപ്രിൽ ആകുന്നു. നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ കൊണ്ടാടണം. ആബീബ് മാസത്തിലല്ലോ നിന്റെ ദൈവമായ യഹോവ രാത്രിയിൽ നിന്നെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചത്.
Of the flocks and of the herds in the place where the Lord shall place.
യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗമായി ആടുകളെയും മാടുകളെയും അറുക്കണം.
Thou shall not eat no leavened bread with it. 7 days shall thou eat.
നീ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ദിവസത്തെ നിന്റെ ആയുഷ്കാലമൊക്കെയും ഓർക്കേണ്ടതിന് അതിനോടുകൂടെ പുളിച്ച അപ്പം തിന്നരുത്. നീ കഷ്ടതയുടെ ആഹാരമായ പുളിപ്പില്ലാത്ത അപ്പം 7 ദിവസം തിന്നണം. തത്രപ്പാടോടുകൂടിയല്ലോ നീ മിസ്രയീമിൽ ദേശത്ത് നിന്ന് പുറപ്പെട്ടത്. ഏഴ് ദിവസം നിന്റെ ദേശത്തെങ്ങും പുളിച്ചപ്പം കാണരുത്. ആദ്യ ദിവസം വൈകുന്നേരം, അറുത്ത മാംസത്തിൽ ഒട്ടും രാവിലേക്ക് ശേഷിക്കരുത്. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ
അറുത്തുകൂടാ.
നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രം സന്ധ്യാസമയത്ത് നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നേരത്ത് തന്നെ സൂര്യൻ അസ്തമിക്കുമ്പോൾ പെസഹായ അറുക്കണം. ഇതുപോലെ നമുക്ക് വീണ്ടും കുറച്ച് കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിലും ഉച്ചത്തിൽ ശബ്ദം വെക്കാൻ എനിക്ക് കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ഇത് വളരെ വിചിത്രമായ ഒരു വിഷയമാകുന്നു. ഇന്ന് ഉച്ചനേരം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ആരാധനാ സ്ഥലം എന്ന വിഷയത്തെ കുറച്ചു നേരം സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഇത് അസാധാരണമാകുന്നു. എന്നാൽ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ ദൈവം സാധാരണയായി അസാധാരണമായ രീതിയിൽ അസാധാരണമായ സ്ഥലങ്ങളിൽ അസാധാരണമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. കാരണം അവൻ അസാധാരണമായവനാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും അസാധാരണമായി പ്രവർത്തിക്കുന്നു. അവന്റെ അസാധാരണതയെക്കുറിച്ച് നമുക്ക് വളരെയധികം കാര്യങ്ങൾ പറയാൻ കഴിയും. എന്നാൽ അവനുമായി പരിചയമുള്ള ഏവർക്കും അവൻ അസാധാരണനും അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നവനും ചിലത് ചിലപ്പോൾ അസാധാരണ സമയത്ത് ചെയ്യുന്നതുമാകുന്നു എന്നറിയാവുന്ന കാര്യമാണല്ലോ. അതുകൊണ്ട് ദൈവം വചനത്തിൽ നിന്നും വായിക്കപ്പെട്ട ഈ വാക്കുകളെയും നിങ്ങളോട് സംസാരിക്കുന്നതിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയത്തെയും അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ നമുക്കിപ്പോൾ പറ്റിയ കുഴപ്പം എന്തായിരുന്നുവെന്ന് ഞാൻ കരുതുന്നത്, അവർ അവിടെയുള്ള ടേപ്പ് റെക്കോർഡറുകൾ നിർത്തിയിട്ട് മൈക്രോഫോണിൽ നിന്നും നേരെ അത് വലിച്ചെടുത്തിരിക്കുന്നതാണ്. അതുകൊണ്ട് അവർ അതിപ്പോൾ ശരിയാക്കുന്നില്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് എന്നെ കേൾക്കാൻ കഴിയും. ദൈവം നമുക്കത് കേൾക്കുന്നതിനായി നമ്മുടെ കാതുകളെ ഉറപ്പിച്ചുകൊള്ളും. ഈ വിഷയത്തെ എടുത്ത് സംസാരിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം ഇത് സുവിശേഷ വ്യവസായക്കാരുടെ യോഗത്തിൽ വെച്ച് ചെയ്യുന്നതിന് ഇതൊരു നല്ല സമയമായിരിക്കുകയും സഭകളെല്ലാം അല്ലെങ്കിൽ അവരിൽ പലരും എല്ലാവിധ സഭാ സംഘടനകളിൽ നിന്നും ഈ കൂട്ടത്തിലെ പ്രതിനിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. പലപ്പോഴും ജനങ്ങളെ വഴിയിൽ വെച്ചും പെരുവഴികളിൽ വെച്ചും വിമാനത്തിലും ട്രെയിനിലും ബസ്സുകളിലും വെച്ച് കണ്ടുമുട്ടുമ്പോഴെല്ലാം ഞാൻ അവരോട് നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിക്കും. അവർ ഓരോരുത്തരും പറയും, കൊള്ളാം, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു, ഞാൻ ലൂഥറൻകാരനാകുന്നു, പെന്തിക്കോസ്റ്റുകാരനാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ഒന്നാകുന്നു. എല്ലാവരും അവർ പ്രതിനിധീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സഭാസംഘടന അവർക്കുണ്ടാകുന്നു. ഒരു സഭാസംഘടനയുമായി ഇപ്രകാരം പ്രതിനിധീകരിക്കപ്പെടുന്നത് പൂർണ്ണമായും ശരിയാകുന്നു. എന്നാൽ അപ്പോഴും അതിന്റെ മോശമായ കാര്യമെന്നത് അവർ ഓരോരുത്തരും വിചാരിക്കുന്നത് അവരുടെ കൂട്ടം മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്നും അവരുടെ കൂട്ടത്തെ മാത്രമാണ് ദൈവം പ്രതിനിധീകരിക്കുന്നതെന്നും മാത്രമായി ആരുടെയെങ്കിലും കൂട്ടം ചിന്തിക്കുന്നതാണ്. അതിനെയൊന്ന് ഉറപ്പിക്കാൻ ഈ ഉച്ചനേരം ഒരു നല്ല സമയമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപക്ഷെ ആ കാരണത്താലായിരിക്കാം സാത്താൻ തുടർച്ചയായി ഈ മൈക്രോഫോണിൽ കുഴപ്പങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, മനുഷ്യരുണ്ടാക്കുന്നത് ഏത് കാര്യവും തെറ്റിലേക്ക് പോകും, എന്നാൽ ദൈവമുണ്ടാക്കുന്നത് തെറ്റായി പോകുകയില്ല. അതുകൊണ്ട് ഇത് ചെയ്യുന്നതിന് ഒരു നല്ല സമയമായിരിക്കെ, കൂടാതെ ഇതൊരു നല്ല സ്ഥലവുമായിരിക്കെ, ദൈവം തന്റെ അനുഗ്രഹത്താൽ നമ്മെ സഹായിക്കുന്നതിനിടയാക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമുക്ക് കഴിയാവുന്നത്രയും നന്നായി നാം ശ്രമിക്കുന്നതുമാണ്. ഇപ്പോൾ ഈ വിഷയം ആവർത്തന പുസ്തകത്തിൽ നിന്നും എടുത്തിരിക്കുന്നു. ആവർത്തന പുസ്തകത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് എന്റെ പക്കൽ കുറച്ച് തിരുവെഴുത്തുകൾ കുറിച്ചെടുത്തിട്ടുള്ളത് ഇവിടെയുണ്ട്. എനിക്ക് ഈ കുറിപ്പുകൾ വളരെ വേഗം ചിന്തിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ എനിക്ക് 25 വയസ്സ് രണ്ടാം വട്ടം കടന്നു കഴിഞ്ഞതിന് ശേഷം മുതൽ ഇവയെല്ലാം ഓർമ്മയിൽ കൊണ്ടുവരുന്നത് സ്വല്പം പ്രയാസമായി കഴിഞ്ഞിരിക്കുന്നു. അതിനാൽ ഞാൻ മുറിയിൽ ചെന്ന് പ്രാർത്ഥനയിലാകും. അവൻ എനിക്ക് തിരുവെഴുത്തുകൾ നൽകുകയും ഞാൻ അവയെ കുറിച്ചെടുക്കുകയും ചിലപ്പോൾ ഒരു കുറിപ്പ് ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെയായിട്ട് എന്റെ മനസ്സിൽ ഞാൻ അതിനെക്കുറിച്ച് അവൻ എനിക്ക് അത് തന്നതുപോലെ തന്നെ വിചാരിക്കാൻ തുടങ്ങും. ആവർത്തന പുസ്തകം ഒരു യവന ഭാഷയിലുള്ള വാക്കായിട്ട് അതിന്റെ അർത്ഥം രണ്ട് നിയമങ്ങൾ എന്നാകുന്നു. അത് ആവർത്തന പുസ്തകമാകുന്നു. ദൈവത്തിന് രണ്ട് നിയമങ്ങളുണ്ട്. അവയിൽ ഒന്ന് തന്റെ വചനത്തോട് അനുസരണയില്ലാത്തവർക്കായി മരണത്തിന്റെ നിയമമാകുന്നു. ഹവ്വ അവന്റെ വചനത്തോട് അനുസരണക്കേട് കാണിച്ചപ്പോൾ അത് മരണത്തെ കൊണ്ടുവന്നു എന്ന് നാം കാണുന്നു. ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇത് അവന്റെ നിയമങ്ങളിൽ ഒന്നാകുന്നു. അതിനുശേഷം അവന് അനുസരണയുള്ളവർക്കായി മറ്റൊരു നിയമമുള്ളത് ജീവന്റെ നിയമമാകുന്നു. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ അവന്റെ വചനത്തെ പാലിച്ചാൽ നിങ്ങൾ ജീവിക്കും. എന്റെ ചിന്താഗതിക്കനുസരിച്ച് രണ്ട് കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതൊന്നുകിൽ അവന്റെ വചനത്തെ പാലിക്കുക, അല്ലെങ്കിൽ അവന്റെ വചനത്തെ അനുസരിക്കാതിരിക്കുക എന്നതാകുന്നു. അവയിലൊന്ന് സീനായി പർവ്വതത്തിൽ വെച്ച് നൽകപ്പെട്ടു. അത് മരണത്തിന്റെ നിയമമാകുന്നു. മറ്റേ നിയമം നൽകപ്പെട്ടത് കാൽവരി മലമുകളിൽ വെച്ചായിരുന്നു. അവിടെ വെച്ച് ക്രിസ്തുവേശുവിൽ കൂടെ ജീവന്റെ നിയമം നൽകപ്പെട്ടതാകുന്നു. അവന്റെ പക്കൽ രണ്ട് ഉടമ്പടികൾ കൂടിയുണ്ട്. ഭൂമിയിലെ ആദ്യ മനുഷ്യനായ ആദാമിനോട് അവനൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ആ ഉടമ്പടി നീ ഇന്ന ഇന്ന രീതിയിൽ ചെയ്താൽ ഞാൻ ഇന്ന ഇന്ന രീതിയിൽ ചെയ്യും എന്ന ഒരു ചട്ടപ്രകാരമായിരുന്നു. ദൈവം മുമ്പാകെ ഈ ഉടമ്പടി നിലനിർത്തേണ്ടതിന് ആദാമിന് എന്തെങ്കിലും അതുപോലെ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. അവന് ദൈവത്തിന്റെ വഴികളിൽ ഒരു വാക്കുപോലും തെറ്റാതെ അവന്റെ സകല വചനത്തെയും പാലിക്കേണ്ടത് ആവശ്യമായിരുന്നു. എന്നാൽ അതിനുശേഷം അവൻ മറ്റൊരു നിയമമുണ്ടാക്കി. അത് അബ്രഹാമിനോടായിരുന്നു. ഈ ഉടമ്പടി ചട്ടങ്ങളുടെ മേലായിരുന്നില്ല, എന്നാൽ നിരുപാധികമായിരുന്നു. ദൈവം അബ്രഹാമിന് യാതൊരു ചരടുകളും കെട്ടാതെയാണ് ഈ ഉടമ്പടി കൊടുത്തത്. നിരുപാധികമായിരുന്നു. ഞാൻ ചെയ്യും എന്നായിരുന്നില്ല, ഞാൻ ചെയ്തിരുന്നു, ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നായിരുന്നു. ആ നിയമത്തിലാണ് ക്രിസ്ത്യാനികൾ ജീവിക്കേണ്ടത്. അത് നാം സ്വയം ചെയ്യുന്ന യാതൊന്നുമല്ല, എന്നാൽ നമുക്ക് വേണ്ടി അവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാകുന്നു. ക്രിസ്തു ബലി കഴിക്കപ്പെട്ടിരിക്കുന്നു. അവൻ ബലിയർപ്പിക്കപ്പെടും എന്നല്ല, അവനത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതൊരു പൂർത്തീകരിക്കപ്പെട്ട ഉത്പന്നമാകുന്നു. അവൻ ജീവിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും സ്വർഗത്തിലെടുക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ തിരികെ എത്തുകയും ചെയ്തു. അതുകൊണ്ട് അത് ദൈവത്തിന്റെ ഒരു പൂർത്തിയാക്കപ്പെട്ട ജോലിയാകുന്നു. പാപമറിയാത്ത ക്രിസ്തു എനിക്ക് വേണ്ടി പാപമായി തീർന്നു. ഞാൻ അവന്റെ സ്ഥാനത്ത് നിൽക്കേണ്ടതിന് അവൻ എന്റെ സ്ഥാനത്തെടുത്തു. അവൻ കാൽവരിയിൽ മരിക്കുമ്പോൾ ഞാൻ അവനിലായിരുന്നു. അവിടെ ജീവിക്കുന്നതിനായി ഞാൻ അവനോടൊപ്പം മരിച്ചിരിക്കണം. കാരണം മരണത്തിന്റെയും പാപത്തിന്റെയും നിയമം ശരീരത്തിലായിട്ട് അവനോടൊപ്പം നിരപ്പിലാകേണ്ടതിന് നിങ്ങൾ മരിച്ചിരിക്കണം. എന്നാൽ ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഈ വാക്കുകളും മഹത്തായ വിഷയങ്ങളും, അവയിൽ ധാരാളം കാര്യങ്ങളോടൊപ്പം നാം എല്ലാവരും പരിചയമുള്ളവരും, കൂടാതെ മഹത്തായ തിരുവചനത്തിന്റെ പ്രതിച്ഛായകളുമാകുന്നു. എന്നാൽ ഇന്ന് ഉച്ചനേരം നാം ഈ കാര്യവുമായിട്ട് അഭിമുഖീകരിക്കപ്പെട്ടിരിക്കുന്നു. അതായത്, ഇതിന്റെ എല്ലാ മധ്യേ അവൻ ഇപ്പോഴും നമ്മുടെ വ്യത്യസ്തമായ സിദ്ധാന്തങ്ങളുടെ മധ്യേയും അവൻ പറയുന്നത്, അവൻ നിങ്ങളെ കണ്ടുമുട്ടുന്നതിന് ഏക ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. നമുക്ക് യഹൂദമത സിദ്ധാന്തമുണ്ടായിരിക്കുന്നു, നമുക്ക് മുഹമ്മദീയ മത സിദ്ധാന്തങ്ങളും ഉണ്ടായിരുന്നു, നമുക്ക് എല്ലാ തരത്തിൽപ്പെട്ട മതസംഹിതകളും സഭാസംഘടനകളും സഭകളും അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കുന്നു. എന്നിരിക്കലും അവൻ നമ്മെ കണ്ടുമുട്ടുന്നതിന് ഒരു സ്ഥലം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നവൻ പറഞ്ഞിരിക്കുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അവർ പറയുന്നത്, അവൻ എന്റെ സഭയിൽ കണ്ടുമുട്ടുന്നു, നിങ്ങൾ എന്റെ സഭയിൽ അംഗമല്ലെങ്കിൽ അവൻ നിങ്ങളെ കണ്ടുമുട്ടുകയില്ല, നിങ്ങൾ ഈ കൂട്ടത്തിലാകേണ്ടത് ആവശ്യമാകുന്നു, അല്ലെങ്കിൽ അവൻ നിങ്ങളെ കണ്ടുമുട്ടുകയില്ല, അല്ലെങ്കിൽ മറ്റൊരിടത്തുമല്ല അവിടെ അവൻ നിങ്ങളെ കണ്ടുമുട്ടും എന്ന് പറയുന്നതാണ് ശരി. അതിനുശേഷം നാം ഇവിടെ കാണുന്നത് അവൻ ഒരു സ്ഥലം മാത്രമേയുള്ളൂ എന്നതാണ്. അതെ, ഒരു സ്ഥലം മാത്രമേയുള്ളൂ എന്നതാകുന്നു. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹായാഗത്തെ അർപ്പിക്കണം. ഇപ്പോൾ ആരാധകരായ തന്റെ കുഞ്ഞുങ്ങളെ കണ്ടുമുട്ടുന്നതിനായി അവൻ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥലമുണ്ട്. അതിനാൽ മറ്റൊരിടത്തുമാകാതെ ആ ഒരു ഏക സ്ഥലത്ത് മാത്രമായി അവൻ യാഗമർപ്പിച്ചിരിക്കണം. മറ്റ് യാതൊരു സ്ഥലവും പ്രാവർത്തികമാകുകയില്ല. അവരെ കണ്ടുമുട്ടുന്നതിന് അവനൊരു പ്രത്യേക സ്ഥാനമുണ്ടായിരുന്നു. അതെ, ആ ഒരു സ്ഥാനത്ത് മാത്രമായി അവൻ തന്റെ ആരാധകരെ കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇപ്പോൾ അത് സത്യമാണെങ്കിൽ പിന്നെ ആ സ്ഥലം കണ്ടുപിടിക്കുന്നതിൽ നാം വളരെ ശ്രദ്ധയുള്ളവരായിരിക്കുന്നതാണ് നല്ലത്. നാം മരിക്കുകയും ഒരു മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വംശത്തിൽ ജീവിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുകയും മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദേശത്ത് മൃത്യുവിന്റെ കൊടിക്കീഴിൽ ജീവിക്കുന്നുവെന്ന് അറിയുന്ന ഒരു ജനമായിരിക്കെ ഇത് നമുക്ക് ഉചിതമായ ഒരു കാര്യമാകുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലോകം ഉടനെ തന്നെ അതിന്റെ അവസാനത്തെത്തുന്നതാണ്. ഇതിനധികം നീണ്ടുപോകാനുള്ള സാധ്യതയില്ല. പാപം അത്രയും ആഴമേറിയതാകുന്നു, അത് പ്രതീക്ഷയ്ക്കും അപ്പുറത്തായിരിക്കുന്നു. ഈ ലോകത്തിന് ഇനിയും യാതൊരാശയുമില്ല, ഈ ലോകം അത് കടന്നു കഴിഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാ വയലിൽ നിന്ന് ഇവിടെ ഒന്നിനെയും അവിടെ ഒന്നിനെയും കണ്ടുപിടിച്ച് പെറുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന കാരണം നാഴിക വളരെ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. സുവിശേഷം എല്ലാ ദേശത്തും പ്രസംഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. സിദ്ധാന്തങ്ങളും കാര്യങ്ങളും അതിനെ പിന്തുടർന്നിരിക്കുന്നു. എന്നിരിക്കലും സുവിശേഷം അതേപോലെ തന്നെ പോയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഈ അന്ത്യകാലത്ത് കാര്യങ്ങളൊക്കെയും അതിന്റേതായ രീതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാം കാണുമ്പോൾ എന്താണ് ശരിയായ കാര്യമെന്ന് കണ്ടുപിടിക്കുന്നതിന് ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ മുന്നറിയിപ്പുണ്ടായിരിക്കുന്നു. അതറിയുന്നത് നമുക്ക് ഉചിതമായ ഒരു കാര്യമാകുന്നു. അത് മറ്റാരുടെയും സിദ്ധാന്തമല്ല, എന്നാൽ സത്യം എന്താണെന്ന് അറിയുന്നതാണ്. വേദപുസ്തകം എന്താണോ പറയുന്നത് അത് സത്യമാകുന്നു. കാരണം ഈ വരുന്ന ദിവസങ്ങളൊന്നിൽ അത് നമുക്ക് വളരെ താമസിച്ചായിരിക്കാനിടയുണ്ട്. ഒരുപക്ഷെ ഇത് ആ ദിവസമായിരിക്കാം. അതുകൊണ്ട് ദൈവം എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് നമുക്ക് യഥാർത്ഥമായി പരിഗണിക്കാം. ഓർക്കുക, ദൈവം ഒരു വാക്ക് കൽപ്പിക്കുമ്പോൾ പിന്നെ ഒരിക്കലും അത് തിരിച്ചെടുക്കാനും അവന് കഴിയുകയില്ല. അവൻ അതേപോലെ തന്നെ അവശേഷിക്കേണ്ടിയിരിക്കുന്നു. അവൻ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ ഒരിക്കലും തിരിഞ്ഞിട്ട് ഓ ഞാൻ ശരിക്കും അങ്ങനെയല്ല അത് അർത്ഥമാക്കിയിരുന്നുവെന്ന് പറയാൻ കഴിയുകയില്ല. നോക്കൂ, അവൻ നിത്യനാകുന്നു. അവൻ എന്ത് തുടങ്ങണമെന്ന് നന്നായി അറിയാം. നമുക്ക് നന്നായിട്ടുള്ളത് എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങളെ നാം പറഞ്ഞിട്ട് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് നാം അത് തിരിച്ചെടുക്കുന്നു. എന്നാൽ ദൈവത്തിന് അങ്ങനെ ചെയ്തിട്ട് പിന്നെ ദൈവമായിരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവൻ നിത്യനാണെങ്കിൽ അവൻ അങ്ങനെ അത് ചെയ്യുന്നില്ല. കാരണം അവൻ തന്റെ സകല വാക്കിലും സമ്പൂർണനാകുന്നു. നിത്യമായിട്ടല്ലാത്ത ഒരു വാക്കും അവൻ ഒരിക്കലും ഉച്ചരിക്കുന്നില്ല. അവന്റെ നിത്യമായ കാര്യങ്ങളെല്ലാം ആദ്യം മുതലേ അവന്റെ കൂടെയുണ്ട്. അവന്റെ വിചാരങ്ങളും അവന്റെ ഗുണവിശേഷങ്ങളും അവയെല്ലാം സ്വയം അവയെ തന്നെ ഇന്നത്തെ ലോകത്തിൽ വെളിപ്പെടുത്തി കാണിക്കുക മാത്രമാണ്. ഇപ്പോൾ ഓർക്കുക, അവൻ ഒരു സ്ഥാനം മാത്രം നിയോഗിച്ചു. തന്റെ വിശ്വസിക്കുന്നവരായ കുഞ്ഞുങ്ങൾക്കായി ഒരു സ്ഥാനം മാത്രം നിയോഗിച്ചു. മറ്റൊരിടത്തും അത് പ്രാവർത്തികമാകുകയില്ല. ഓർക്കുക, യേശു ഈ ലോകത്തായിരുന്നപ്പോൾ വളരെയധികം ദൈവഭക്തിയുള്ളതും വളരെ മിടുക്കരും വളരെ പരിഷ്കാരമുള്ളതും ദൈവത്തിനു വേണ്ടി വളരെ എരിവുണ്ടായിരുന്നതുമായ ഒരു കൂട്ടം ജനത്തോട് സംസാരിച്ചുകൊണ്ട് പറഞ്ഞു. യേശു അവരോട്, മനുഷ്യകൽപ്പനകളായ കാര്യങ്ങളെ ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്ന് പറഞ്ഞു. ഓർക്കുക, ആ ജനങ്ങൾ എത്ര ഭക്തിയുള്ളവരും ദൈവത്തിനു വേണ്ടി വളരെ എരിവുള്ളവരുമായിരുന്നു. ഇന്ന് നാം കൂടുതൽ അത്യുത്സാഹമുള്ള ജനങ്ങളെ കണക്കുകൂട്ടുകയാണെങ്കിൽ ഇന്ന് നാം ആയിരിക്കുന്നതിലും കൂടുതൽ അവർ എരിവുള്ള ജനങ്ങളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വളരെ കൂടുതലായിരുന്നു. നിയമത്തെ പാലിക്കുകയും ആചാരമര്യാദകളെ അനുസരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളെ ചെയ്യുന്നതിൽ അവർ ആ കാര്യങ്ങളെ പാലിച്ച് ജീവിച്ചിരുന്നു. അവർ ദൈവത്തിനു വേണ്ടി അത്രമാത്രം എരിവുള്ള ജനങ്ങളായിരുന്നിട്ട് അവർ ദൈവത്തെ വിശ്വസിച്ചിരുന്നു.
Made flesh among us.
എന്നാൽ യേശു ദൈവം ജഡമായി നമ്മുടെ ഇടയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ വ്യർത്ഥമായി എന്നെ ഭജിക്കുന്നു. അവർ അവനെ ആരാധിച്ചിരുന്നില്ല എന്നവൻ പറഞ്ഞില്ല, എന്നാൽ അവർ അവനെ വ്യർത്ഥമായി ആരാധിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് വ്യർത്ഥമായിട്ടുള്ളത് കൊണ്ട് യാതൊന്നും ഉപകരിക്കുന്നില്ല, യാതൊരു പ്രയോജനവുമില്ല. നിങ്ങൾ ഒരിക്കലും അത് ചെയ്തുകൂടാ. കാരണം നിങ്ങൾ നിങ്ങളുടെ സമയം പാഴാക്കിയാണ്, നിങ്ങൾ നിങ്ങളുടെ ശ്വാസം പാഴാക്കിയാണ്, നാം എന്താണ് ചെയ്യുന്നതെന്ന് അറിയാതെ നിങ്ങൾ നിങ്ങളുടെ പ്രയത്നങ്ങളെ പാഴാക്കുകയാണ്. തീർച്ചയായും ദൈവം തന്റെ ജനങ്ങളെ സമ്പൂർണരാക്കാൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ അത് യേശു പറഞ്ഞതുപോലെ നിങ്ങളുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും സൽഗുണപൂർണരാകുകയും അതിനുവേണ്ടി എവിടെയെങ്കിലും എന്തോ ഒരു തയ്യാറെടുപ്പുണ്ടായിരിക്കണം. അവൻ പറഞ്ഞു, ജനങ്ങൾ എന്നെ ആരാധിക്കേണ്ട സ്ഥലം ഞാൻ തിരഞ്ഞെടുക്കും, മറ്റൊരിടത്തും ഞാൻ അവരെ കണ്ടുമുട്ടുകയില്ല. അങ്ങനെ ഇപ്പോൾ ആ സ്ഥലം അതായിരിക്കും. നാം അത് കണ്ടുപിടിച്ച് അറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാകുന്നു. അതെവിടെയാണെന്ന് കണ്ടുപിടിക്കുക, പിന്നെ അവിടേക്ക് പോകുക. നാം ആ സ്ഥലം കണ്ടെത്തി കഴിയുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളെയും ഒറ്റയ്ക്ക് വിട്ടിട്ട് ഉടനെ തന്നെ അവിടേക്ക് തിരിഞ്ഞിരിക്കണം. ഓർക്കുക, ഞാൻ ഉദ്ധരിച്ച അതേ തിരുവെഴുത്തിൽ തന്നെ യേശു അത് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യന്റെ സമ്പ്രദായം വ്യർത്ഥമാകുന്നു, അതുമായി നാം ഒരിക്കലും വെട്ടിത്തരം കാണിക്കരുത്. എവിടെയോ ഏതോ ഒരിടത്ത് അവൻ നമുക്കായി ഒരു സ്ഥലം നിയോഗിച്ചിരിക്കേണ്ടത് ആവശ്യമായിരിക്കും. അതിനാൽ നമുക്ക് കടന്നുവന്ന് ആരാധിക്കാനും അത് സ്വീകരിക്കപ്പെടാനും കഴിയും. ഇപ്പോൾ ഓർക്കുക, ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിന് പുറത്തായി നിങ്ങൾ എത്രമാത്രം ആത്മാർത്ഥതയുള്ളവരായാലും എത്രയധികം അടിസ്ഥാനപരമായിരുന്നാലും നിങ്ങൾ അപ്പോഴും വ്യർത്ഥമായി ആരാധിക്കുകയാണ്. അത് കേൾവിക്ക് പരുക്കമായ കാര്യമാണെന്ന് എനിക്കറിയാം. എന്നാൽ കെട്ടിടം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, അത് കുലുങ്ങിപ്പോകാൻ നാം ആഗ്രഹിക്കുന്നില്ല. നാം അതിനെ സുവിശേഷം കൊണ്ട് ആണിയടിച്ച് തറയിൽ ഉറപ്പിച്ചിട്ട് ജനങ്ങൾ നിങ്ങളെ തെരുവിലോ മറ്റെവിടെയോ വെച്ചായിരുന്നാലും കണ്ടുമുട്ടുമ്പോൾ ക്രിസ്ത്യാനികളായ നിങ്ങൾക്ക് അവർക്ക് വേണ്ടി ഒരു ഉത്തരമുണ്ടായിരിക്കുന്നതാണ്. ഹോ, ഇതാകുന്നു അത്, അവർ അത് ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നു, അത് ഇത് ചെയ്ത് കണ്ടിരിക്കുന്നു എന്നെല്ലാം അവർ പറയുന്ന അതേ നാഴികയിലായിരിക്കും. തീർച്ചയായും ഇതെല്ലാം സംഭവികമാകേണ്ടതാകുന്നു. എന്നാൽ ദൈവത്താൽ മാത്രമായി നിയോഗിക്കപ്പെട്ട ഒരു സ്ഥാനമുണ്ടായിരിക്കുകയും അവിടെ ദൈവം ആരാധകനെ വ്യക്തിപരമായി കണ്ടെത്തുന്നു. രണ്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക, ഞാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് മാത്രമായിരിക്കണം. എന്താണ് തിരഞ്ഞെടുക്കുന്നത്? ഈ സ്ഥാനത്ത് അത് കാണിക്കുന്നത് സകല ജനങ്ങൾക്കും ആരാധിക്കുന്നതിന് അവനൊരു സ്ഥലമുണ്ട് എന്നാകുന്നു. മറ്റുള്ള സ്ഥലങ്ങളെല്ലാം വ്യർത്ഥമാകുന്നു. ഈ സ്ഥാനത്ത് തന്നെ എന്നവൻ പറഞ്ഞു, യഹോവ തന്റെ നാമം സ്ഥാപിപ്പാനും തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാനൊരു സ്ഥലം തിരഞ്ഞെടുക്കുകയും എന്റെ നാമം അതിൽ സ്ഥാപിപ്പിക്കും. ആ സ്ഥാനത്ത് നിങ്ങൾ അവനെ ആരാധിക്കാൻ പോകുന്നു. ഇപ്പോൾ അത് കാണിക്കുന്നത് ഇവിടെ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, ഒന്ന് മാത്രം. അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടത് മാത്രമായിരിക്കണം. അത് നാം തെരഞ്ഞെടുക്കുന്ന സ്ഥാനമായിരിക്കരുത്. നമുക്ക് യാതൊരു അവസരവും തെരഞ്ഞെടുക്കലിനായി വരുന്നില്ല. അവനത് തെരഞ്ഞെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദൈവം തെരഞ്ഞെടുക്കുന്നത് എപ്പോഴും നേരായതാകുന്നു. എനിക്ക് തെറ്റായി തെരഞ്ഞെടുക്കാൻ കഴിയും, നിങ്ങൾക്ക് തെറ്റായി തെരഞ്ഞെടുക്കാൻ കഴിയും, എന്നാൽ ദൈവത്തിന് അത് കഴിയുകയില്ല. അവൻ നേരായത് തെരഞ്ഞെടുക്കുന്നു. എങ്ങനെയൊക്കെ പറഞ്ഞാലും ഇവിടെ അവൻ തന്നെയാണല്ലോ ആരാധിക്കപ്പെടുന്നത്. അതുകൊണ്ട് അവന് തന്റെ ആരാധകരെ കണ്ടുമുട്ടുന്നതിനായി ഒരു സ്ഥാനം ആവശ്യമായിരിക്കുകയും നാം അവനെ അവിടെ വെച്ച് തന്നെ കണ്ടുമുട്ടിയിരിക്കുകയും വേണം. ആ ഒരു സ്ഥാനത്ത് മാത്രം അവൻ വസിക്കുകയും അവിടെ മാത്രം അവൻ നിങ്ങളെ കേൾക്കുകയും ചെയ്യും. നമുക്ക് ഈ ഒരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധിക്കാം. യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥാനത്ത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് പെസഹ അർപ്പിക്കണം. ഹോ, ഇപ്പോൾ നമുക്ക് തിരുവെഴുത്തുകളെ തെരഞ്ഞിട്ട് അവൻ തന്റെ നാമം സ്ഥാപിപ്പാൻ വെച്ചിരിക്കുന്ന ആ സ്ഥലത്തെ കണ്ടുപിടിക്കാം. ഇപ്പോൾ നമ്മളുടെ പക്കൽ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വെച്ച് അവൻ തന്റെ ജനങ്ങളെ കണ്ടുമുട്ടിയതിന്റെ ഛായകളും മാതൃകകളും വേദപുസ്തകത്തിൽ കൂടി നമുക്കുള്ളതായി നമുക്കറിയാം. എന്നാൽ ഇന്ന് അവൻ അവരെ കണ്ടുമുട്ടുന്നത് ആ സ്ഥലത്താകുന്നില്ല. എന്തുകൊണ്ടാണെന്നാൽ അവയെല്ലാം അവൻ തന്റെ ജനങ്ങളെ കണ്ടുമുട്ടുന്നതിനായുള്ള ആ സ്ഥലത്തെ, ആ സഭയെ, വരുവാനിരിക്കുന്നതായ ആ യഥാർത്ഥ സ്ഥാനത്തെ മുൻകൂട്ടി കാണിക്കുക മാത്രമായിരുന്നു. ദൈവം തന്റെ ജനങ്ങളെ കണ്ടുമുട്ടുന്നതിനും അവരുടെ പ്രാർത്ഥനകളെ കേട്ട് ഉത്തരമറിയുന്നതിനും അവൻ ഈ സ്ഥലത്ത് തന്നെ വന്ന് അവനെ ആരാധിക്കുകയാണെങ്കിൽ ദൈവം അവരെ കണ്ടുമുട്ടുന്നതിന് ഒരു സ്ഥലവും ഒരു സഭയും അവിടെ ഉണ്ടായിരിക്കുമെന്ന്, അവരെ അവിടെ കണ്ടുമുട്ടുമെന്ന് വാഗ്ദത്തം ചെയ്തുമിരിക്കുന്നു. ഇപ്പോൾ വളരെയധികം ജനങ്ങൾ അവരുടെ പക്കലുള്ള സ്ഥലത്ത് ദൈവത്തിന്റെ പേര് ആ സ്ഥലത്ത് ഉണ്ടായിരിക്കുന്നുവെന്ന് അവകാശപ്പെട്ടിരിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ തന്നെയാണ് ദൈവത്തിന്റെ നാമത്തെ അവിടെ ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ദൈവം തന്റെ നാമത്തെ അവിടെ സ്ഥാപിക്കുന്നതിനും മറ്റൊരാൾ ദൈവത്തിന്റെ നാമത്തെ അവിടെ സ്ഥാപിക്കുന്നതിനും തമ്മിൽ വളരെ വലിയ വ്യത്യാസമുണ്ട്. നാം ഇതോർത്തിരിക്കണം. അതായത് ദൈവം പറഞ്ഞു, ഞാൻ എന്റെ നാമത്തെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നു, ഞാൻ എന്റെ നാമത്തെ അവിടെ സ്ഥാപിക്കും. അതാണ് ഞാൻ തെരഞ്ഞെടുക്കുന്ന സ്ഥലം. ആ തെരഞ്ഞെടുത്ത സ്ഥലത്ത് ജനങ്ങൾ എന്നെ ആരാധിക്കണം. ഇത് നമ്മെ കാലാകാലങ്ങളായുള്ള ഈ നിഴലുകളുടെ വെളിച്ചത്തിൽ ക്രിസ്തുവിനെ ദൃശ്യത്തിൽ കൊണ്ടുവരുന്നു. പഴയ നിയമം മുഴുവനായി യേശുവിനെ മുൻനിഴലായി കാണിച്ചിരിക്കുന്നു. മിസ്രൈമിൽ അന്ന് രാത്രിയിൽ ജനങ്ങളുടെ രക്ഷയ്ക്കായി ഒരു പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടതായി വന്നപ്പോൾ അവിടെ ദൈവത്തിന് ഒരു സ്ഥാനവും ഒരു നിബന്ധനയും ഉണ്ടായിരുന്നതായി നാം മനസ്സിലാക്കുന്നു. നിങ്ങൾ എത്ര ചെറുപ്പക്കാരനായിരുന്നാലും എത്ര പ്രായമേറിയ പുരോഹിതനായിരുന്നാലും ഒരു വൈദികനായിരുന്നാലും അങ്ങനെ എന്തു തന്നെയായിരുന്നാലും അതൊരു കാര്യമായിരുന്നില്ല. എന്നാൽ നിങ്ങൾ ആ വിശേഷ സ്ഥലത്ത് തന്നെയായിരിക്കണം. ആ സ്ഥലത്തിന് പുറത്തുണ്ടായിരുന്നവരെല്ലാം നശിച്ചുപോയി. നിങ്ങൾ ആ സ്ഥലത്ത് അവൻ നിയോഗിച്ച ആ സ്ഥലത്ത് തന്നെയായിരിക്കണം. ഇപ്പോൾ ഇത് വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഈ ഉച്ചനേരം വളരെയധികം സമയം ചെലവഴിക്കാൻ കഴിയും. അതെപ്രകാരം ക്രിസ്തു മുൻനിഴലായിരുന്നു, ഒരു മാതൃകയായിരുന്നുവെന്ന് നമുക്ക് അറിയാമായിരിക്കുകയും നാം അതിനെ പുനരവലോകനം ചെയ്യുകയും മാത്രമാകുന്നു. അത് ബലിക്കുഞ്ഞാടിനെ എങ്ങനെ സൂക്ഷിക്കണമെന്നും അത് ഊനമില്ലാത്തതും ആണുമായിരിക്കണം, അങ്ങനെ അവർ അതിനെ അറുക്കണമെന്നും അതിന്റെ രക്തം വാതിൽ തളിക്കണമെന്നും ഇതെല്ലാം ക്രിസ്തുവിന്റെ വരവിന്റെ മുൻനിഴലായി നാം കാണുന്നു. അങ്ങനെ ആ ചൊരിയപ്പെട്ട രക്തത്തിനടിയിലായി ദൈവം തന്റെ ആരാധകരെ കണ്ടുമുട്ടിയിരുന്നു. അത് സംഹാരദൂതൻ ആ ദേശത്തുകൂടി കടന്നുപോയപ്പോഴായിരുന്നു. ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നാം മിസ്രയും വിട്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നതിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സമയത്താണ് ആ ശരിയായ സ്ഥാനത്ത് കടന്നിട്ട് ഞാൻ പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ ഇതാകുന്നു, ഞാൻ അതാകുന്നു എന്നെല്ലാം പറഞ്ഞ് തമ്മിൽ വഴക്ക് കൂട്ടുന്നത് വിട്ടുകളയേണ്ടതാകുന്നു. അതിൽ നിന്നും പുറത്തു വരിക, ഈ സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കുക. കാരണം ഈ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തിന് പുറമെ എല്ലായിടത്തും മരണം മാത്രമാകുന്നു. നാം അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്തല്ലെങ്കിൽ ലോകത്തെ പോലെ തീർച്ചയായും മരണം ആഞ്ഞടിക്കും. എന്നാൽ അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനത്ത് മൃത്യുവിന് കടന്നു വരാൻ കഴിയുകയില്ല. നിങ്ങൾ ബലിക്കുഞ്ഞാടിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ മരണം അവിടെ സന്ദർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നതായി കാണാം. കുഞ്ഞാട് മരിച്ചതുകൊണ്ട് മരണം അവിടെ ആ സ്ഥാനത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. മരണം അവിടെ സന്ദർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മരണം സന്ദർശിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നിടത്ത് പിന്നെ ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അത് അവന്റെ സ്ഥലമാകുന്നു. അങ്ങനെ അവൻ കാഴ്ചയിലായിരിക്കെ നാം ഇപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് എന്തായിരുന്നുവെന്നും ആ സമയത്ത് ജീവന്റെ സ്ഥാനം എന്തായിരുന്നുവെന്നും നാം കാണുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സകല വാദപ്രതിവാദങ്ങളെയും പരസ്യമായി അവസാനിപ്പിക്കുന്നു. ക്രിസ്തു ബലിക്കുഞ്ഞാടായിരിക്കെ ക്രിസ്തു ദൃശ്യത്തിലായിരിക്കുമ്പോൾ അത് സകല സഭാസംഘടനകളെയും സകല വിശ്വാസ പ്രമാണങ്ങളെയും സകല സത്വ സംഹിതകളെയും എല്ലാവിധ ക്രൈസ്തവ സമ്പ്രദായങ്ങളെയും പരസ്യമായി അവസാനിപ്പിച്ചിരിക്കുന്നു. ഇത് സകല കാര്യങ്ങളെയും പരസ്യമായി അവസാനിപ്പിച്ചിരിക്കുന്നു. അത് ശരിയാണ്. കാരണം അവനെ നാം ദൃശ്യത്തിലായി ഇവിടെ കാണുന്നു. കാരണം അവൻ കലർപ്പില്ലാത്ത നിർമ്മലമായ ദൈവത്തിന്റെ വചനമാകുന്നു. വിശുദ്ധ യോഹന്നാൻ ഒന്നിൽ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ കാരണത്താൽ അവൻ ദൈവത്തിന്റെ കലർപ്പില്ലാത്ത വചനം ജഡമായി വെളിപ്പെട്ടതാകുന്നു. ഇത് കാഴ്ചയിലായിരിക്കെ നമുക്ക് യാതൊന്നും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും സഭയെയോ ഏതെങ്കിലും സഭാ സംഘടനകളെയോ അതിനോടൊപ്പം ചേർക്കാൻ കഴിയുകയില്ല. അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥലത്തെ നമുക്ക് അതിനോട് ചേർക്കാൻ കഴിയുകയില്ല. കാരണം അതപ്രകാരമാകുന്നില്ല. നാം ക്രിസ്തുവിന്റെ പേര് ഒരു കെട്ടിടത്തിന്മേലിട്ടിട്ട് അതിനെ ക്രിസ്തുവിന്റെ സഭയെന്നും ഇതെന്നും അതെന്നും മറ്റെന്നും വിളിക്കുന്നു. അതതിനെ അപ്രകാരമാക്കുന്നില്ല. അത് യാതൊന്നും തന്നെ അവിടെ ചെയ്യുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ നാമത്തെ എന്തിലെങ്കിലും ഇടുമ്പോൾ അതാണ് അവിടെ കാര്യമാക്കപ്പെടുന്നത്. ഇപ്പോൾ ബാബേൽ അല്ലാതെ മറ്റ് യാതൊന്നും വേദപുസ്തകത്തിൽ ഇന്നത്തെ ആധുനിക സഭാ സംഘടനകൾക്ക് മാതൃകയാക്കുന്നതിനില്ല. നമ്മുടെ ഇന്നത്തെ ആധുനിക സഭാ സമുദായങ്ങളുടെയും സംഘടിക്കപ്പെട്ട മതങ്ങളുടെയും ഏക മാതൃകയായി വേദപുസ്തകത്തിൽ അത് മാത്രമാകുന്നു. കാരണം അത് കണ്ടുപിടിച്ചത് നിമ്രോദായിരുന്നു. അത് മതവിശ്വാസികളായ ജനങ്ങളുടെ ഇടയിൽ ഒരു നിർബന്ധിച്ച ഐക്യതയായിരുന്നു. അത് തന്നെയാണ് ഇന്നത്തെ തത്വസംഹിതകളും നമ്മുടെ സഭാ സംഘടനകളും ചെയ്യുന്നത്. അതൊരു നിർബന്ധിച്ച ഐക്യതയാകുന്നു. നിങ്ങൾ ഒന്നുകിൽ ഇതിൽ അംഗമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പുറത്താകുന്നു. അങ്ങനെ നാം ഇപ്പോൾ കടന്നുവരുന്നത് ഒരു വലിയ ഐക്യതയ്ക്കായി എല്ലാവരെയും അതിലേക്ക് ബലമായി തള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അത് യാന്ത്രികമായി ഒരു മനുഷ്യന്റെ ഉപദേശത്താൽ ഉണ്ടാക്കപ്പെട്ടതാകുന്നു. അതിന് നിൽക്കാൻ കഴിയുകയില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടമല്ല. ജനങ്ങൾ എന്തൊക്കെ അതിനെക്കുറിച്ച് പറയാൻ ശ്രമിച്ചാലും അത് ദൈവത്തിന്റെ പദ്ധതിയല്ല. അതാകുന്നില്ല. അതിന് കഴിയുകയുമില്ല. അതങ്ങനെയാകുന്നതിന് അസാധ്യമായ കാര്യമാകുന്നു. അവന്റെ വചനത്തെ നിഷേധിക്കുന്ന ഇപ്രകാരമുള്ള ചില കാര്യങ്ങളിൽ ദൈവം തന്റെ നാമത്തെ ഇടുകയില്ല. തന്റെ സ്വന്തം വചനത്തെ നിഷേധിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ ദൈവത്തിന് എങ്ങനെ ജീവിക്കാൻ കഴിയും? നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഇത് യാതൊരു സഭകളുമായി മെത്തഡിസ്റ്റ് ആയാലും ബാപ്റ്റിസ്റ്റ് ആയാലും പ്രസ്ബിറ്റേറിയൻ ആയാലും പെന്തക്കോസ്ത ആയാലും കത്തോലിക്കരായാലും ഓർത്തഡോക്സുകാരായാലും എന്ത് തന്നെയായിരുന്നാലും അതുമായി ഒരിക്കലും അത് ചേരുന്നില്ല. അപ്പോഴും അത് ദൈവത്തിന്റെ ആരാധനാ സ്ഥലമാകുന്നില്ല. ഇപ്പോൾ ദൈവം തന്നെ ഈ വാഗ്ദത്തം ചെയ്ത ദൈവം തന്നെ കടന്നു വന്ന് അത് ശരിയാണെന്ന് തെളിയിച്ചു കാണിക്കട്ടെ. അപ്രകാരമാണ് അത് ചെയ്യേണ്ടത്. അവൻ ഇപ്പോഴും ദൈവമാണെങ്കിൽ അവൻ ഇപ്പോഴും ദൈവമാകുന്നു. അവൻ എപ്പോഴെങ്കിലും ദൈവമായിരുന്നെങ്കിൽ അവൻ ദൈവമായി തന്നെ ശേഷിക്കുന്നു. അങ്ങനെ നാം ഇപ്പോൾ ഈ ബലപ്രയോഗം നടത്തുന്ന മതത്തെ നേരായ കാഴ്ചപ്പാടിൽ കാണുകയും സകല ചെറിയ കൂട്ടങ്ങളെയും ഒരു വലിയ ഐക്യത്തിലേക്ക് കൊണ്ടുവരുന്നതിനായി വിളിക്കുന്നതും കാണുന്നു. അവരിൽ ചിലർ ഇത് വിശ്വസിക്കുകയും ചിലർ അത് വിശ്വസിക്കുകയും ചിലർ ഇത് നിഷേധിക്കുകയും ചിലർ അത് നിഷേധിക്കുകയും ചെയ്യുന്നു. വേദപുസ്തകം പറയുന്നു രണ്ടുപേർ തമ്മിൽ ഒന്നിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? അതൊരിക്കലും പ്രാവർത്തികമാകുകയില്ല. നമുക്കൊരു ഒത്തുതീർപ്പിൽ എത്തിയിരിക്കേണ്ടത് ആവശ്യമാകുന്നു. എന്തുമായിട്ടാകുന്നു ഒത്തുതീർപ്പ്? തമ്മിൽ തമ്മിൽ ഒരു ഒത്തുതീർപ്പല്ല. നമുക്ക് കഴിയാവുന്നത്രയും ദൈവത്തോടവന്റെ വചനവുമായിട്ട് ഒത്തുചേർന്നിരിക്കണം. അതാണ് ഒത്തിട്ടില്ലാത്ത എന്നതിന്റെ അർത്ഥം. ഒരു ബലപ്രയോഗം നടത്തുന്ന ഐക്യത ബാബിലോണിലുള്ള ജനങ്ങളുടെ കൂട്ടങ്ങൾ പ്രതിനിധീകരിക്കപ്പെട്ടതാകുന്നു. അതുപോലെയുള്ള ഒരു കാര്യത്തിൽ ദൈവത്തിന് തന്റെ നാമത്തെ ഇടാൻ കഴിയില്ല. അവനൊരിക്കലും ചെയ്തിട്ടില്ല, അവനൊരിക്കലും ചെയ്യുകയുമില്ല. അവർ അതിന് ശ്രമിച്ചിരുന്നുവെങ്കിലും അവരുടെ പേര് തന്നെ അതിലിടുകയും അവന്റെ പേര് അതിലിടുകയും ചെയ്തു. എന്നാൽ അത് അപ്രകാരമായിരുന്നില്ല. എന്നാൽ അവൻ എവിടെയാണ് തന്റെ പേരിട്ടതെന്ന് നാം കണ്ടുപിടിച്ചിരിക്കണം. കാരണം ആ സ്ഥാനമാണ്, ആ ഒരേ ഒരു സ്ഥാനമാണ് ക്രിസ്ത്യാനികൾക്ക് അവന്റെ വിശ്വസിക്കുന്നവരായ കുഞ്ഞുങ്ങൾക്ക് കടന്നു വന്ന് ആരാധിക്കുന്നതിനായി അവൻ നിയോഗിച്ചിരിക്കുന്നത്. ആ സ്ഥലം എന്തായിരിക്കും? ഇപ്പോൾ അതിനെ പിന്താങ്ങുന്നതിനായി ഞാൻ എന്താണോ പറയാൻ പോകുന്നത്, അതിനെ പിന്താങ്ങുന്നതിനായി നമുക്ക് മുഴുവൻ വേദപുസ്തകത്തെയും എടുക്കാൻ കഴിയും. കാരണം അവൻ തെരഞ്ഞെടുത്ത സ്ഥലം ക്രിസ്തുവിലാകുന്നു, യേശു ക്രിസ്തുവിലാകുന്നു. അത് അവനിലാകുന്നു, അവന്റെ പുത്രനിലാകുന്നു, ദൈവപുത്രനായ യേശു ക്രിസ്തുവിലാകുന്നു. ശരി, നിങ്ങൾ പറഞ്ഞു തിരുവെഴുത്തുവിടെ വായിക്കുന്നത് അവൻ ഈ സ്ഥാനത്തെ തെരഞ്ഞെടുക്കുകയും അവൻ തന്റെ നാമത്തെ അതിലിടുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ശരിയാണ്, പുത്രൻ എല്ലായ്പ്പോഴും പിതാവിന്റെ പേര് തന്നെയാണ് എടുക്കുന്നത്. എന്റെ പേര് ബ്രണഹാം എന്നാകുന്നു, കാരണം എന്റെ പിതാവിന്റെ പേര് ബ്രണഹാം എന്നായിരുന്നു. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 5:43 അവൻ പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്നിരിക്കുന്നു, എന്നെ നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ആ കാരണത്താൽ അവിടെയാണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചത്. അത് തന്റെ സ്വന്തം പുത്രന്റെ ബലിക്കടിയിലായിരുന്നു. അതാണ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഏക സ്ഥലം. അവിടെയാണ് ജനങ്ങൾക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയുന്നത്. അത് ക്രിസ്തുവിലാകുന്നു. അതാണ് അവന്റെ നിയോഗിക്കപ്പെട്ട സ്ഥലം. യാതൊരു സഭാസംഘടനയോ മതസംഹിതയോ മറ്റ് യാതൊന്നിലുമല്ല ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. യേശുവിൽ മാത്രമാകുന്നു അവൻ കണ്ടുമുട്ടുന്നത്. കാരണം അവന്റെ പേര് ആ ഒരു സ്ഥാനത്ത് മാത്രമാകുന്നു. യോഹന്നാനിലുള്ള ഈ തിരുവെഴുത്ത് നാം പിന്തുടരുമ്പോൾ യോഹന്നാൻ 5:43 നാൽപ്പത്തിമൂന്നാം വാക്യത്തിൽ യേശു ഇപ്രകാരം കൂടി പറഞ്ഞു നാം കേൾക്കുന്നു. അവൻ പറഞ്ഞു, മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ അവനെ നിങ്ങൾ കൈക്കൊള്ളും. നമുക്കൊരു മതസംഹിതയിൽ ചേരാം, ഇത് മറ്റൊരുത്തനാകുന്നു. നമുക്കൊരു സഭാസംഘടനയിൽ ചേരാം, നിങ്ങൾ അവരെ കൈക്കൊള്ളും. എന്നാൽ നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുമ്പോൾ അത് വ്യത്യസ്തമാകുന്നു. മറ്റൊരുത്തൻ സ്വന്തം നാമത്തിൽ വന്നാൽ ഞാൻ പറയുകയാണ്, ഞാൻ മെത്തഡിസ്റ്റ് ആകുന്നു, ഞാൻ ബാപ്റ്റിസ്റ്റ് ആകുന്നു, ഞാൻ പ്രസ്ബിറ്റേറിയൻകാരനാകുന്നു, നിങ്ങൾ അത് അതുപോലെ കൈക്കൊള്ളും. എന്നാൽ ഞാൻ എന്റെ പിതാവിന്റെ നാമത്തിൽ വന്ന് പിതാവ് ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളെ നിങ്ങളുടെ മുമ്പിൽ ചെയ്യുമ്പോൾ നിങ്ങളോ എന്നെ കൈക്കൊള്ളുന്നില്ല. അവൻ പറഞ്ഞു, യോഹന്നാൻ വന്നു, അവനൊരു വലിയ സാക്ഷ്യമുണ്ടായിരുന്നു. എന്നാൽ എനിക്കോ അതിന് വലിയ സാക്ഷ്യം എന്റെ പിതാവിലുണ്ടായിരിക്കുന്നു. കാരണം പിതാവ് എനിക്ക് അന്വേഷിക്കാൻ തന്ന പ്രവൃത്തികൾ തന്നെ ഞാൻ ചെയ്യുന്നു. അവനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ അതാ കാലത്തേക്ക് അവൻ എന്തായിരിക്കണമെന്നാകുന്നു. കാരണം അവൻ അവന്റെ പേര് ദൈവമാകുന്നു. ദൈവത്തിന് പല തലപ്പേരുകളുണ്ട്. ദൈവം എന്നത് സ്വയം തന്നെ ഒരു തലപ്പേരാകുന്നു. അവൻ യഹോവ ഈരേ എന്നും യഹോവ റാഫ എന്നും യഹോവ മനശ്ശെ എന്നും വിളിക്കപ്പെട്ടിരുന്നു. അവൻ ഷാരോണിലെ പനിനീർ പുഷ്പമെന്നും താഴ്വരയിലെ താമരയെന്നും ഉദയനക്ഷത്രമെന്നും ആൽഫ ഒമേഗ എന്നും ആദിയെന്നും അവസാനമെന്നും വിളിക്കപ്പെട്ടിരുന്നു. പിന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവെന്നും ഇവയെല്ലാം തലപ്പേരുകളാണ്. എന്നാൽ ദൈവത്തിന്റെ പേര് അവന്റെ പേര് യേശു ക്രിസ്തു എന്നാകുന്നു. അത് അഭിഷിക്തനാകുന്നു, അതാകുന്നു അവന്റെ പേര്. അവന് പല തലപ്പേരുകളുണ്ട്. എന്നാൽ ഒരേ ഒരു നാമം മാത്രമാണുള്ളത്. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. അത് സത്യമാണെന്ന് നാം ഇവിടെ കാണുന്നു. അതോടൊപ്പം ഈ മുന്നറിയിപ്പും, അതായത് മറ്റൊരുത്തൻ തന്റെ സ്വന്തം നാമത്തിൽ വന്നാൽ, അതായത് മെത്തഡിസ്റ്റ്, ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻ, പെന്തിക്കോസ്തുകാർ ഇത്യാദിയാകുന്നു, നിങ്ങൾ അവരെ കൈക്കൊള്ളും, നിങ്ങൾ അവരോടൊപ്പം ചേരും. എന്നാൽ ക്രിസ്തു തള്ളിക്കളയപ്പെടും, അവരത് തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രവാചകൻ പറയുന്നു, നമുക്ക് സ്വല്പം അവന്റെ നാമത്തെ തിരിഞ്ഞു നോക്കാം. പ്രവാചകൻ പറഞ്ഞു, അവന്റെ പേര് അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ഇപ്പോൾ അത് യെശയ്യാവ് തന്റെ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നു. വിശുദ്ധ മത്തായിയുടെ 1:23 പറയുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അറിയിച്ചത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഇമ്മാനുവേൽ, അവന്റെ പേര് യേശു എന്നായിരുന്ന ദൈവം നമ്മോട് കൂടെ, അത് തന്റെ പിതാവിന്റെ നാമത്തോടു കൂടെ ആയിരുന്നു. അവൻ തന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. അവിടെയാണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചത്. അത് അവന്റെ പുത്രനിലായിരുന്നു. ആ ഒരു സ്ഥാനത്ത് മാത്രമേ നിങ്ങൾക്ക് അവനെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. ദൈവം നിങ്ങളെ കണ്ടുമുട്ടുന്ന ഏക സ്ഥാനം ആ ബലിക്കുഞ്ഞാടിന്റെ മാതൃകയായി വന്ന ആ പുത്രനിൽ മാത്രമാകുന്നു. പഴയ നിയമത്തിൽ കൂടെ എല്ലാ മാതൃകകളും ആ ഒരു സ്ഥാനം മാത്രം ദൈവം ആ ചീന്തിയ രക്തത്തിനടിയിലായി മാത്രം കണ്ടുമുട്ടിയിരിക്കുന്നു. അവൻ കണ്ടുമുട്ടിയിരുന്ന ഏക സ്ഥലവും അവൻ ഇന്ന് കണ്ടുമുട്ടുന്ന ഏക സ്ഥലവും അതാകുന്നു. അതൊരു മതസംഹിതയുടെ പേരിലോ, ഒരു സഭാസംഘടനയുടെ പേരിലോ, ഒരു സഭയുടെ പേരിലോ, ഒരു കൂട്ടത്തിന്റെ പേരിലോ, ഒരു സമാജത്തിന്റെ പേരിലോ അല്ല. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മാത്രമാകുന്നു. ഞാനൊരു യൗവനക്കാരനായിരുന്നപ്പോൾ അത് പരീക്ഷിച്ചറിഞ്ഞിരുന്നു. പിശാചിന്റെ പ്രേത സമ്പർക്ക സിദ്ധാന്തത്തെക്കുറിച്ചും അവൻ എങ്ങനെ അത് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദൈവമുണ്ടെങ്കിൽ ഒരു പിശാചും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കാരണം ഒരു പിശാചുണ്ടായിരിക്കുന്നു എന്ന് വേദപുസ്തകം പറയുന്നു. അങ്ങനെ ഞാൻ ഈ പ്രേത സമ്പർക്ക സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് കേട്ടിരുന്നു. അവരിൽ ചിലരുടെ അടുക്കൽ ഞാൻ പോകുകയും അവർ വെറും കളിപ്പീരുകാർ മാത്രമായിരുന്നു. അതിൽ യാതൊന്നുമില്ലാഞ്ഞിട്ട് ഒരു കൂട്ടം വലിയ കള്ളവിശ്വാസം മാത്രമായിരുന്നു. എന്നാൽ അവരിൽ ചിലർ യഥാർത്ഥത്തിൽ പ്രേത സമ്പർക്കമുള്ളവരായിരുന്നു. ഒരിക്കലൊരു സുവിശേഷ താവളത്തിൽ വെച്ച് ഒരു കത്രദാസനും ഞാനും കൂടി അവരെ കാണാൻ പോയി. അവർ തറയിൽ നിന്ന് മേശ പൊക്കിയിരുന്നു. അതിന്മേൽ മദ്യത്തിന്റെ ഗ്ലാസുകൾ വെച്ചിരുന്നു. പിന്നെ ആ മേശയെടുത്തിട്ട് തിരിക്കുകയും മറിക്കുകയും എല്ലാം ചെയ്തിരുന്നു. ഒരു ഗിത്താർ കെട്ടിടത്തിനുള്ളിൽ കൂടി പറക്കുകയും കൂടാതെ ജനങ്ങളുടെ തുണികളും അങ്ങനെ എല്ലാമായിരുന്നു. അങ്ങനെ ഇത് ഉയർത്തി പിടിച്ച് കാണിച്ചുകൊണ്ട് ആ മുറിയിൽ അവർ പറഞ്ഞു, ഇതിനെ അടിച്ചു വീഴ്ത്താൻ ഞാൻ ആരെയും വെല്ലുവിളിക്കുന്നു. രണ്ടുപേർ പറഞ്ഞു, ഞങ്ങൾ താഴെ ഇറക്കാം. അവർ അത് കാലിന് ചുറ്റുമായി ഇപ്രകാരം കെട്ടിപ്പിടിച്ച് നിർത്താനായി ശ്രമിച്ചു നോക്കി. അത് നിന്നില്ല. എന്നാൽ ആ മേശ അവരെ തറയുടെ ഒരു മൂലക്കായി തട്ടിയെറിഞ്ഞ് കളഞ്ഞു. നിങ്ങൾ വെറുതെ അവിടെ ഇരിക്കരുത്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സുവിശേഷ പ്രചാരകനായി ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏക കാര്യം എന്നത് ഇത് പിശാചിന്റെ വെറുമൊരു വിചാരം മാത്രമാകുന്നു. ഈ തെരുവിൽ കൂടി നടക്കുന്ന ചില ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയും. എന്നാൽ ഒരു പിശാജ് ഉണ്ടായിരിക്കുന്നു, അത് തീർച്ചയാണ്. ജനങ്ങൾ എന്ത് ചെയ്യുന്നുവെന്ന് അറിയാതെ തന്നെ പിശാജിനെ ആരാധിച്ചു പോകുന്നു. അവർ പള്ളികളിൽ അവനെ പിശാചിനെ ആരാധിക്കുന്നു. മാനുഷ്യ കൽപ്പനകളായ ഉപദേശങ്ങളെ, മതസംവിധായങ്ങളെയും ആചാരമര്യാദകളെയും ഉപദേശിക്കുന്നു. അപ്പോൾ ഈ സ്ത്രീ എന്റെ നേരായി ഉച്ചത്തിൽ പറഞ്ഞു, നിങ്ങളൊരു പ്രാസംഗികനാകുന്നു എന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അതെ, ഞാനാകുന്നു. അവർ എന്നോട്, എങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് പിശാചാകുന്നു. അവർ പറഞ്ഞു, ശരിയെങ്കിൽ നിങ്ങളുടെ പക്കൽ വളരെയധികം ശക്തിയുണ്ടല്ലോ, അതിനെ തട്ടിയിടുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്റെ പക്കൽ യാതൊരു ശക്തിയുമില്ല, എന്നാൽ ഞാനിവിടെ ഒരാളിന്റെ പ്രതിനിധിയായി എത്തിയിരിക്കുന്നു. ഞാൻ പറഞ്ഞു, കർത്താവായ യേശുവേ, നീ വിശുദ്ധ മർക്കോസിന്റെ 16 അധ്യായത്തിൽ പറഞ്ഞു, എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ നിന്റെ ദാസിനെ അത് ചെയ്യുന്നതിനിടയാക്കണമേ. ഈ പോരാട്ടം ഇതാ എന്റെ മുമ്പിൽ കിടക്കുന്നു. ഞാൻ പറഞ്ഞു, വിശുദ്ധ സഭയുടെ നാമത്തിൽ ഞാൻ ഈ മേശയോട് താഴെ വീഴാൻ കൽപ്പിക്കുന്നു. അതവിടെ തന്നെ നിന്നു. ഞാൻ ഈ മേശയോട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ താഴെ വീഴാൻ കൽപ്പിക്കുന്നു. അതവിടെ തന്നെ നിന്നു. ഞാൻ ഈ മേശയോട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴെ വീഴാൻ കൽപ്പിക്കുന്നു എന്ന് പറയുകയും അതിന്റെ 4 കാലുകളും ഒടിഞ്ഞ മാതിരി അത് നേരെ തറയിൽ വന്ന് വീണു. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. അത് പിതാവിന്റെ നാമമാകുന്നു. അവൻ തന്റെ നാമത്തെ യേശു ക്രിസ്തുവിലാക്കി. അവനിൽ അവൻ ആരാധകരെ കണ്ടുമുട്ടുന്നു. അവനിൽ അവൻ അവരെ കണ്ടുമുട്ടുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്യുന്നു. അവനിൽ അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു. അവനിൽ അവൻ അവരെ രക്ഷിക്കുന്നു. അവനിൽ അവൻ അവരെ രക്ഷിക്കുകയും പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയും ചെയ്യുന്നു. അതാണ് ആരാധനയ്ക്കായി ജനങ്ങളെ കണ്ടുമുട്ടുന്ന ദൈവത്തിന്റെ ഏക ആരാധനാ സ്ഥലം. ഇപ്പോൾ യേശു ഇപ്രകാരം പറഞ്ഞതായി നാം കാണുന്നു. യേശു എന്ന വാക്കിന്റെ അർത്ഥം യഹോവ രക്ഷിതാവെന്നാകുന്നു. യഹോവ രക്ഷിതാവാകുന്നു. ഓർക്കുക, നിന്റെ ദൈവമായ യഹോവ വാക്യം 5 പ്രകാരം പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അർത്തുകൂടാ. ആവർത്തന പുസ്തകം 16:5 വാക്യത്തിൽ ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അർത്തുകൂടാ എന്ന് ദൈവം കൽപ്പിച്ചിരുന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ഏതെങ്കിലും ഒരു പട്ടണത്തിൽ വെച്ച് പെസഹായ അർത്തുകൂടാ. അത് നിന്നെ പരീക്ഷിക്കുന്നതിനായിട്ട് ഈ കാര്യങ്ങളെ തരുന്നതാകുന്നു. ദൈവം അനുവദിക്കുന്ന പക്ഷം നാം ഈ ആഴ്ചയിലെ കാര്യങ്ങളെ എടുക്കുന്നതാണ്. അവിടെ ദൈവം തന്റെ വചനത്തെ തിരികെ എടുക്കുമോ ഇല്ലയോ എന്ന് കാണുന്നതാണ്. ശ്രദ്ധിക്കുക, അവൻ ഈ പട്ടണങ്ങളെ നിനക്ക് തരുന്നു. എന്നാൽ ഈ തരുന്ന യാതൊരു പട്ടണങ്ങളിലും വെച്ച് നീ അവനെ ആരാധിച്ചുകൂടാ. കാരണം നിന്റെ ദൈവമായ യഹോവ നിന്നെ അവിടെ കണ്ടുമുട്ടുകയില്ല. എന്നാൽ ദൈവമായ യഹോവ തനിക്കായി ആ പട്ടണം തെരഞ്ഞെടുത്തിരിക്കുന്നു. അവൻ വാതിലും തെരഞ്ഞെടുത്തിരിക്കുന്നു. യേശു പറഞ്ഞു വിശുദ്ധ യോഹന്നാന്റെ 10 അധ്യായത്തിൽ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആടുകളുടെ വാതിൽ ഞാനാകുന്നു, ഞാൻ വാതിലാകുന്നു. അവൻ യഹോവ രക്ഷിതാവാകുന്നു. ഇപ്പോൾ നമുക്കത് വിശദീകരിച്ചുകൊണ്ട് മണിക്കൂറുകളോളം പോകാൻ കഴിയും. എന്നാൽ നിങ്ങളിത് മനസ്സിലാക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അത് നിങ്ങൾ സത്യത്തോടും വചനത്തോടും പ്രതികരിക്കുന്ന നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ അത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നാം ഇനിയും ഈ കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അത് കൊണ്ടുപോകാൻ കഴിയും. നിങ്ങൾ എവിടെ എത്തിയാലും ഇത് സത്യമാണെങ്കിൽ അത് ബാക്കിയുള്ള വചനത്തോട് ഒരുമിച്ച് ആ നിരയിലായി എത്തിച്ചേരും. വേദപുസ്തകം ഒരിടത്തൊരു കാര്യം മറ്റിടത്ത് മറ്റൊരു കാര്യവും പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞതുമായി പരസ്പരം വിരുദ്ധമായിരിക്കാൻ കഴിയുന്നതല്ല. അതെല്ലായ്പ്പോഴും ഒരു കാര്യം തന്നെയായിരിക്കണം. ഈ വിഷയത്തിൽ വളരെയധികം തിരുവെഴുത്തുകൾ ഞാൻ വിട്ടുകളയാണ്. കാരണം നാം ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്നതായി ഞാൻ കാണുന്നു. കൂടാതെ നമ്മുടെ സഹോദരിക്കും മറ്റുള്ളവർക്കും ഇന്ന് രാത്രിയിൽ ഇവിടെ ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് രോഗികൾക്കായി പ്രാർത്ഥിക്കേണ്ടതുമാണ്. അതിന് ബില്ലി, അവരുടെ പക്കൽ പ്രാർത്ഥനയുടെ കാർഡുകൾ ഉണ്ടോ എന്നറിയുക. യോഗങ്ങളില്ല, നല്ലത്, നല്ലത്, നന്നായിരിക്കുന്നു. ശരി, നമുക്കിപ്പോൾ ഇത് കണ്ടുപിടിക്കാം. ശരി, നമ്മുടെ കർത്താവ് ഈ മഹളയെ നമുക്കായി ഈ സ്ഥലത്തെ അനുവദിച്ചു തന്നതിനും ഈ സമയത്തെ നമുക്ക് തന്നതിനുമായി അനുഗ്രഹിക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. യേശു തന്നെ ആ സ്ഥലമെന്ന് വളരെയധികം അപ്രമാദമായ തെളിവുകൾ നമുക്കുണ്ട്. അവൻ തന്റെ വാതിലും മനുഷ്യന് ദൈവത്തെ കണ്ടുമുട്ടി ആരാധിക്കുന്നതിന് ദൈവം നൽകിയിരിക്കുന്ന ഏക വഴി അവന്റെ നാമമാകുന്നു. അവൻ വഴിയും സത്യവും ജീവനുമാകുന്നു. അവൻ വാതിലും മാർഗവുമാകുന്നു. ആൽഫയും ഒമേഗയും ആദിയും അവസാനവുമാകുന്നു. ശാരോനിലെ പനിനീർ പുഷ്പവും താഴ്വരയിലെ താമരയുമാകുന്നു. ഉദയനക്ഷത്രവും ആൽഫയും ഒമേഗയുമാകുന്നു. അവനെല്ലാമായിട്ട് എല്ലാം കൂടി ഒരുമിച്ചായ ഒരു മുഴുവൻ കാര്യമാകുന്നു. അവൻ ദാവീദിന്റെ പേരും വംശവും ശുഭമായ ഉദയനക്ഷത്രവുമാകുന്നു. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതിൽ നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയിലായിരിക്കുന്നു. അതെ, പുത്രന്മാരും പുത്രിമാരുമായി നാം ആ കുടുംബത്തിൽ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ വാസ്തവമായിരിക്കുന്നു. ഈ മഹത്തായ ആരാധനാ സ്ഥലത്ത് നാം എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? അതാണ് അടുത്ത ചോദ്യം. ഇപ്പോൾ യേശുവാണ് ആ സ്ഥലമെങ്കിൽ നാം ഈ സ്ഥാനത്ത് എങ്ങനെ പ്രവേശിക്കും? അവൻ ദൈവത്തിന്റെ പേരാകുന്നു. അവൻ ദൈവത്തിന്റെ ആരാധനാ സ്ഥലമാകുന്നു. ആടുകൾക്കുള്ള ഏക വാതിലും അവൻ തന്നെയാകുന്നു. എങ്കിൽ നാം എങ്ങനെ അവിടെ കടക്കും, അതിൽ കടക്കുമെന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ആ വാതിൽ കൂടി എത്തിയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു കുടുംബാംഗത്തെ പോലെ കടന്നു വരുന്നു. അത് നാം കഴിഞ്ഞ ദിവസം പ്രഭാതഭക്ഷണ സമയത്ത് ദൈവം തന്റെ അവസാനത്തെ കുഞ്ഞാടിനെ കണ്ടുപിടിച്ച് അകത്ത് കൊണ്ടുവരുന്നതുവരെ വാതിൽ അടക്കിയില്ല എന്ന കാര്യത്തെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നത് പോലെയാകുന്നു. നിങ്ങൾ അകത്ത് കടന്നിരിക്കുന്നുവെങ്കിൽ പിന്നെ നിങ്ങൾ കുടുംബാംഗമാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ അടുക്കൽ എത്തിക്കഴിയുമ്പോൾ നിങ്ങൾ അവന്റെ കുടുംബാംഗമാകുന്നു. നിങ്ങൾ ദൈവത്തിന്റെ കുടുംബാംഗമായിട്ട് പിന്നെ ഒരു പ്രസ്ബിറ്റേറിയനോ മെത്തഡിസ്റ്റും ബാപ്റ്റിസ്റ്റും പെന്തിക്കോസ്തുകാരനുമാകാൻ കഴിയില്ല. നിങ്ങൾക്കതിന് കഴിയില്ല. നിങ്ങൾ യേശുക്രിസ്തുവിൽ കടന്നു വരേണ്ടത് ആവശ്യമാകുന്നു. ശരി, നിങ്ങൾ പറഞ്ഞേക്കാം ഞങ്ങളത് ചെയ്തിരിക്കുന്നു. ശരി, നിങ്ങളത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം വേദപുസ്തകം എന്താണ് പറയുന്നതെന്ന്. നമുക്ക് നോക്കാം 1 കൊരിന്ത്യർ 12 വേദപുസ്തകം പറയുന്നു, നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിൽ സ്നാനമേറ്റിരിക്കുന്നു. നാം ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് ഏക ഒരേ പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെട്ടിരിക്കുന്നു. നാം കൈപിടിച്ച് കുലിക്കുകയോ നാം ചേരുകയോ ചെയ്തിട്ടില്ല. നാം ജലത്തിൽ സ്നാനപ്പെട്ട് കടക്കുന്നില്ല. നാം പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ അവിടെ കടന്നതിനു ശേഷം എത്ര നാൾ വരെ അത് നീണ്ടു നിൽക്കുന്നു? അത് നിങ്ങൾ മര്യാദകേടായി പെരുമാറുന്നത് വരെയാണോ? എഫേസ്യ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് അവനോട് വാദിക്കുക, എന്നോടല്ല. അതങ്ങനെയാണ് പറയുന്നത്, ഞാനത് വായിക്കുന്നു. ശരി, നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്നു. യേശു നിങ്ങൾക്ക് വേണ്ടി വരുന്ന നാൾ വരെയാകുന്നു. എങ്കിൽ അതൊന്ന് ചിന്തിച്ചു നോക്കുക. പിന്നെ നിങ്ങൾ നിങ്ങൾ തന്നെയാകുന്നില്ല, നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. കാരണം യവന ഭാഷയിൽ അവിടെ അത് അർത്ഥമാക്കുന്നത് ഒരു പുതിയ സൃഷ്ടി എന്നാകുന്നു. നിങ്ങൾ വീണ്ടും സൃഷ്ടിക്കപ്പെട്ടതാകുന്നു. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ വന്നിട്ട് നിങ്ങളൊരു പുതിയ സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെടുന്നു. അത് ശാരീരികമായും ആത്മീകമായുമുള്ള സകല കാര്യങ്ങളെയും ദൈവത്തിന്റെ വചനത്തിന് അധീനമാക്കുന്നു, മറ്റ് യാതൊരു രീതിയിലുമല്ല. നിങ്ങളൊരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞിട്ട് അവന്റെ വചനത്തിൽ നിന്ന് ഒരു കാര്യത്തെ എങ്ങനെ അനുസരിക്കാതിരിക്കാൻ കഴിയും? നിയമത്തിന്റെ ഒരു ഭാഗത്തെ ലംഘിക്കുന്ന ഏവനും മുഴുവൻ നിയമത്തെയും ലംഘിക്കുന്നതിന് കുറ്റവാളിയാകുന്നു. ഏവനും തന്നെ, യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വീഴുന്ന സകല വചനത്താലും ജീവിക്കുന്നു. വചനത്തിന്റെ ഭാഗത്താലല്ല, സകല വചനത്താലുമാകുന്നു. അതിനെ അവൻ വെളിപാട് 22 പറയുന്നു, ആരെങ്കിലും ഈ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്ക് മാറ്റിയാലോ, ഇതിനോടൊരു വാക്ക് ചേർത്താലോ, അവന്റെ ഭാഗം ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തുകളയപ്പെടും. നാം വേദപുസ്തകത്തിൽ നിന്ന് എടുത്തുകളയാനോ ചേർക്കുന്നതിനോ അല്ല, എന്നാൽ അത് പറയുന്ന പ്രകാരം പറയുന്നതിനാകുന്നു. 1 കൊരിന്ത്യർ 12 പറയുന്നു, നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഏക ആത്മാവിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ഈ ശരീരത്തിലായതിനു ശേഷം റോമർ 8:1 പറയുന്നു, അതുകൊണ്ടിപ്പോൾ ക്രിസ്തുയേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അവർ ജഡത്താലല്ല ആത്മാവിനാൽ അത്രേ നടക്കുന്നത്. അവിടെയാണ് ആ സ്ഥലം യാതൊരു ശിക്ഷാവിധിയുമില്ലാത്തത്. നിങ്ങളൊരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പ്രസ്ബിറ്റേറിയൻ സഭയിലോ എവിടെ പോയിരുന്നാലും നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. നിങ്ങൾക്ക് യാതൊരു ശിക്ഷാവിധിയും ഒരിടത്തുമില്ല. അതാണ് ദൈവത്തിന്റെ കണ്ടുമുട്ടുന്ന സ്ഥലം. അവിടെയാണ് ദൈവം തന്റെ ആരാധകനെ കണ്ടുമുട്ടുന്നത്. അവിടെയാണ് നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയായി കണക്കാക്കപ്പെടുന്നത്. കാരണം അവർ ലോകകാര്യങ്ങൾക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർ അവനിൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യം അവരിൽ ഉണ്ടായിരിക്കുന്നു. അത് ദിവസം തോറുമാകുന്നു. അവൻ അവരിൽ കൂടെ എല്ലാ യുഗങ്ങളിലും ജീവിക്കുന്നു. വരുവാനിരിക്കുന്ന എല്ലാ കാലഘട്ടങ്ങളിലും വേദപുസ്തകത്തിൽ കൂടെ നോക്കിയാൽ ദൈവത്തിന്റെ ആവശ്യത്തെ മനുഷ്യൻ കണ്ടുമുട്ടുമ്പോൾ തന്റെ എഴുതപ്പെട്ട വചനത്തിൽ ആ കാലത്തേക്ക് നിയോഗിച്ചിരിക്കുന്ന സ്ഥാനത്ത് അവൻ എത്തുമ്പോൾ ദൈവം ആ വ്യക്തിയെ ഒരു പുതിയ സൃഷ്ടിയാക്കുകയും പിന്നെ അവന് യാതൊരു ശിക്ഷാവിധിയും ഉണ്ടാകുന്നില്ല. യോബിനെ നോക്കുക. ഞാൻ ഈ മൈക്കിൽ കൂടി സംസാരിക്കുന്നത് നിങ്ങളുടെ ചെവി അടയ്ക്കുന്നുണ്ടോ? എന്നോട് ക്ഷമിക്കണം, കാരണം അതിവിടെ തിരിച്ചടിക്കുന്നതായി എനിക്കറിയാം. ഞാൻ സ്വയം തന്നെ അത് തിരികെ കേൾക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, യോബ് എത്രയധികം ജനങ്ങൾ അവനെ ദോഷം വിധിക്കാൻ ശ്രമിച്ചിട്ടും അവൻ തെറ്റുകാരനാകുന്നുവെന്ന് എത്ര പേർ പറഞ്ഞിട്ടും അതൊന്നും പരിഗണിക്കാതെ അവൻ തന്റെ ഹോമയാഗങ്ങളെ അർപ്പിക്കുന്നതിൽ കൂടെ ദൈവത്തിന്റെ കൽപ്പനകളെ പാലിച്ചിരുന്നു. താൻ ദൈവകൽപ്പനകളെ പാലിക്കുന്നതുകൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടിരുന്നതായി അവൻ അറിഞ്ഞിരുന്നു. അപ്രകാരം അവൻ നീതീകരിക്കപ്പെടുകയും ചെയ്തിരുന്നു. കാരണം ദൈവം അവനോട് ആവശ്യപ്പെട്ടിരുന്ന കാര്യങ്ങളെ അവൻ ചെയ്തിരുന്നു. ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യം ദിവസം തോറും പ്രകാശിക്കുകയും മതസമിതികളുടെ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് ആ കാലത്തേക്കുള്ള വചനത്തിലേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു. ഇപ്പോൾ ദൈവത്തിന് അവൻ ചെയ്യുന്നതായ തന്റെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസം പ്രഭാതഭക്ഷണ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നതുപോലെ അതൊരു ചില്ലി പുഷ്പത്തെ പോലെയാണ്. ഒരു വിത്ത് വെളിച്ചത്തിലേക്ക് വന്ന് വളരാൻ തുടങ്ങുമ്പോൾ അത് ദൈവത്തിന്റെ ഉറവയിൽ നിന്ന് കുടിച്ചിട്ട് തണ്ടിലേക്ക് വരുന്നതുവരെയും പിന്നെ പൂവിലേക്ക് വന്ന് വിടരുന്നതുവരെ തുടർച്ചയായി മേലോട്ട് തള്ളിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ നാം ക്രിസ്തുവുമായി തുടങ്ങുമ്പോൾ അതേ രീതിയിൽ തന്നെ നാം വളരുന്നതായി നാം കാണുന്നു. കാരണം നാം അനുഗ്രഹത്തിലും ദൈവത്തിന്റെ ഗുണദോഷത്തിലും കൂടി വളരുന്നു. ഏതൊരു കാലത്തേക്കും ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട പദ്ധതി എന്നത് അവന്റെ വചനമാകുന്നു. അവന്റെ പുത്രൻ വന്ന് ആ കാലത്തേക്ക് വാഗ്ദത്തം ചെയ്തിരുന്ന സകല വചനത്തെ വാഗ്ദത്തെയും വെളിപ്പെടുത്തി. സകല പ്രവാചകന്മാരും അവർക്കായി നിയോഗിച്ചിരുന്ന അതേ കൃത്യസമയത്ത് വരികയും അവർ ദൈവത്തിന്റെ വചനം ഈ ഭൂമിയിൽ ജീവിക്കുന്നതായിരുന്നു. അവർ വചനമായിരുന്നു. യേശു പറഞ്ഞു അവർ ദേവന്മാരായിരുന്നു. യേശു ആ പ്രവാചകന്മാരെ ദേവന്മാരെന്ന് വിളിച്ചിരുന്നു. എന്റെ കഴിഞ്ഞ യോഗത്തിൽ വെച്ച് ഒരു വ്യക്തി എന്നെ കണ്ടുമുട്ടിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു മോശപ്പെട്ട വേദപണ്ഡിതനാകുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും അവകാശപ്പെടുക തന്നെ ചെയ്യുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, വചനം ഒരു വേദപണ്ഡിതന്റെ അടുക്കൽ എത്തുന്നില്ല, വേദശാസ്ത്രം എത്തുന്നുണ്ട്. വചനം വരുന്നത് ഞാൻ പറഞ്ഞു, വേദശാസ്ത്രം വരുന്നത് വേദപണ്ഡിതന്റെ അടുക്കലേക്കാകുന്നു. എന്നാൽ ഞാൻ പറഞ്ഞു, നാം മറ്റൊരു കാര്യത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഓരോ കാലഘട്ടത്തിലും ഒരു പ്രത്യേക കാര്യം സംഭവിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുള്ളപ്പോൾ അവിടെ അതാ ആ വ്യക്തി വന്ന് അത് വെളിപ്പെടുത്തുകയും അതോടൊപ്പം ആ ജനങ്ങളും വന്ന് അത് ജീവിക്കുകയും ചെയ്യുന്നത് നാം കാണുന്നു. അത് ദൈവം സ്വയമായി ഈ ജനങ്ങളിൽ വസിക്കുന്നതാകുന്നു. അത് അവന്റെ വചനത്തിന്റെ ഉത്തരമാകുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ ഇന്നത്തെ നിയോഗിക്കപ്പെട്ട ഏക വഴിയും ഏക പദ്ധതിയും അവന്റെ പുത്രനായിട്ട് ഈ കാലത്തേക്ക് അവന്റെ വചനത്തിൽ കൂടി തന്റെ ജീവന്റെ ആത്മാവിനാൽ ജീവിക്കപ്പെട്ടിരിക്കുന്നു. അതേ ജീവിക്കപ്പെട്ടിരിക്കുന്നു. നമുക്കിപ്പോൾ വേദശാസ്ത്രത്തിന്റെ വലിയ സ്കൂളുകളുണ്ട്. പലപ്പോഴും നാം അത് ചെയ്യുമ്പോൾ തീർച്ചയായും അതിനെതിരായിട്ട് എനിക്കൊന്നും പറയാനില്ല. എന്നാൽ നോക്കുക, നിങ്ങൾക്കൊരു വേദശാസ്ത്ര പരിജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ യേശു വിശുദ്ധ യോഹന്നാന്റെ നാലിൽ പറഞ്ഞു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇപ്പോൾ ചില ആളുകളുടെ പക്കൽ സത്യമുണ്ട്, ആത്മാവില്ല. മറ്റു ചിലരുടെ പക്കൽ ആത്മാവുണ്ട്, സത്യമില്ല. അതുകൊണ്ട് അതിപ്പോൾ നമുക്ക് വലിയൊരു കാർ കിട്ടിയതുപോലെയാണ്. നാം ഒരു കാഡിലാക്ക് കാറിൽ എവിടെയോ പോകാൻ പോകുന്നത് പോലെയാണ്. രണ്ട് കാഡിലാക്ക് കാറുകളിലും ഒരേപോലെ നിർമ്മിച്ചിട്ട് നാം അതിനെ തള്ളിക്കൊണ്ട് ടാങ്കിന്റെ അടുക്കൽ എത്തിക്കുകയും അവയെ ഇന്ധനം ഒഴിച്ച് നിറയ്ക്കുകയും ചെയ്തു. ഒന്നിനെ നിങ്ങൾ തുടർച്ചയായി ഇളക്കാൻ ശ്രമിച്ചു, കൊള്ളാം. നിങ്ങൾ അതിനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതിന്റെ സീറ്റ് കൊള്ളാം, സ്റ്റിയറിംഗ് ചക്രവും നന്നായിരിക്കുന്നു, അതിന്മേൽ വജ്രക്കല്ലുകൾ പതിപ്പിച്ചിരിക്കുന്നു, കൂടാതെ സുഖമായ ഇരിപ്പിടവുമാകുന്നു. നിങ്ങൾ പിന്നിലെ സീറ്റിലിരിക്കുകയും ഉറങ്ങിപ്പോകുകയും ചെയ്യുന്നു. ഓ, അങ്ങനെ വളരെയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഓരോന്നായി നോക്കിയാൽ അവയെല്ലാം അതിന്റെ ശരിയായ യന്ത്രപ്രവർത്തന രീതിയിലാകുന്നു. എന്നാൽ അവയിൽ ഒന്നിൽ ചലനശക്തി ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് യന്ത്രപ്രവർത്തന രീതി അറിയാമായിരിക്കാം. എന്നാൽ ചാലകശക്തിക്ക് ആ യന്ത്രപ്രവർത്തന രീതിയെ അതിനെ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായിരിക്കുന്നു. അതുതന്നെയാണ് ഇന്നത്തെ സഭകളുടെയും കാര്യം. യാതൊരു ചാലകശക്തിയുമില്ലാതെ നാം വേദശാസ്ത്രത്താൽ നിറഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇന്ധനത്തിന് തീപ്പൊരി ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഇന്ധനം വെള്ളം പോലെ ഊഴിക്കുന്നതിന് പോലും പ്രയോജനമില്ലാത്തതാകുന്നു. അത് തീപിടിപ്പിക്കാനുള്ള തീപ്പൊരി അതിലില്ലാത്തടത്തോളമാകുന്നു. അതുകൊണ്ട് അത് ഇപ്രകാരമാകുന്നു. നാം എത്ര നല്ലവണ്ണം പരിശീലിക്കപ്പെട്ടവരായാലും എത്ര നന്നായി നാം വിശ്വസിച്ചാലും വേദപുസ്തകം സത്യമാണെന്ന് നാം എത്ര വട്ടം പറഞ്ഞാലും അതെല്ലാം സത്യമാണെന്ന് പറഞ്ഞാലും അതൊരു കാര്യമല്ല. അതിന് തീപ്പൊരി കൊടുക്കുന്നതിന്, ആ വചനത്തെ കത്തിക്കുന്നതിന്, അതിനെ മുന്നോട്ട് ഉരുളുന്നതിന് ചാലകശക്തി അവിടെ ഉണ്ടായിരിക്കണം. അതിനത് അവിടെ ഉണ്ടായിരിക്കണം. അതില്ല എങ്കിൽ സഭ അതുപോലെ ഇരിക്കും, കാറും അതുപോലെ തന്നെ നിശ്ചലമായിരിക്കും, നിങ്ങളും നിശ്ചലമായിരിക്കും. എന്നാൽ ഞാൻ എല്ലാ വചനവും വിശ്വസിക്കുന്നുവെന്ന് അതിനോട് നിങ്ങൾ എത്ര സഹതാപം കാണിച്ചാലും കാര്യമല്ല. അതിന് തീപ്പരി കൊടുക്കുന്നതിനായി, ആ 100 ഒക്ടെയും കത്തിക്കുന്നതിനായി, ആ വലിയ ദൈവത്തിന്റെ സഭയ്ക്ക് മുന്നോട്ട് നീങ്ങുന്നതിനായി അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. അതിന് യന്ത്രപ്രവർത്തന ശക്തിയോടൊപ്പം ചാലകശക്തിയും എടുക്കേണ്ടതായിട്ടുണ്ട്. യന്ത്രപ്രവർത്തന ശക്തി കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല, എന്നാൽ ചാലകശക്തിയുടെ കുറവാകുന്നു. ഇന്നത്തെ സഭയുടെയും കുഴപ്പം അത് തന്നെയാകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വചനത്തെ മുമ്പോട്ട് തള്ളി ഈ കാലത്തേക്ക് അതിനെ ജീവിപ്പിക്കുന്നതിനുള്ള ചലനശക്തി നമുക്ക് അഭാവമായിരിക്കുന്നു. മാർട്ടിൻ ലൂതറിന്റെ തന്റെ കാലത്തെ യാന്ത്രികത്വവും ചാലകത്വവും രണ്ടുമുണ്ടായിരുന്നു. ജോൺ വെസ്ലിക്ക് തന്റെ കാലത്തതുണ്ടായിരുന്നു. പെന്തിക്കോസ്തുകാർക്ക് അവരുടെ കാലത്തതുണ്ടായിരുന്നു. നമ്മുടെ ദിവസത്തെ കുറിച്ച് എന്ത് പറയുന്നു? ഇതൊരു വേറൊരു കാലമാകുന്നു. സഭ ഇന്ന് പൂർണ്ണ വളർച്ചയിലെത്തിയിട്ട് ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് തയ്യാറായിരിക്കുകയും വേദപുസ്തകത്തിൽ അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സകല അനുഗ്രഹങ്ങളെയും വെളിപ്പെടുത്തി ആ വലിയ ദേഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടെ അവൻ തന്റെ ജനങ്ങളെ കണ്ടുമുട്ടുകയും ആരാധിക്കപ്പെടുകയും അതവന്റെ ഈ മഹത്തായ സഭയിൽ അവന്റെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതുമാകുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, നാം നമ്മുടെ കുട്ടികളെ സ്കൂളുകളിലേക്ക് അയക്കുകയും നാം വായന പഠിപ്പിക്കുകയും എഴുത്തും കണക്കും പ്രവാചകന്മാരുടെ സകല ചരിത്രങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. അതൊക്കെയും കൊള്ളാം, എന്നാൽ എന്തോ അതിന് പിന്നിലായിട്ടുണ്ട്. അത് കിട്ടാതെ യാതൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞേക്കാം ഞാൻ ഒച്ച വെച്ചിട്ടുണ്ട്, ഞാൻ അന്യഭാഷയിൽ സംസാരിച്ചിട്ടുണ്ട്, അത് നല്ല കാര്യമാകുന്നു, ഞാനും അത് വിശ്വസിക്കുന്നു. എന്നാൽ ഞാൻ ഇതുവരെയും സംസാരിക്കുന്നത് അത് യാതൊന്നുമല്ല. അത് പതറിപ്പോകും. ഒരു പഴയ കാർ ഓടിക്കാൻ ശ്രമിക്കുന്നത് പോലെ അത് ഫാങ് ഫാങ് ഭൂം ഭൂം എന്ന അവ്യക്തിയ ശബ്ദമുണ്ടാക്കും. നിങ്ങൾ പറയും, അതെ ഞാനിത് വിശ്വസിക്കുന്നു, ഞാൻ അത് വിശ്വസിക്കുന്നു. എന്നാൽ ഈ കാര്യത്തിൽ എത്തുമ്പോൾ നിങ്ങൾ പറയും, ആ കാലങ്ങൾ ഓ ഇല്ല ഇല്ല, അവൾ 100 ഒക്ടെയിനാകുന്നു. സഹോദര, ഒരു ശരിയായ രീതിയിലുള്ള ഒരു ഉത്പാദക യന്ത്രം അതിന് പിന്നിലായിട്ടുണ്ട്. ദൈവത്തിന്റെ സകല വചനത്തെയും അതിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് തീ കത്തിക്കും. അത് ശരിയാണ്. അതാണ് ഇന്ന് നമുക്കുള്ള കുഴപ്പം. നാം മിക്കവാറും ഒരു വിരാമത്തിലെത്തിയിരിക്കുന്നു. നാം ഇത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു, അത് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയും, ശരി എനിക്കറിയില്ല, അല്ല വേദപുസ്തകം ഇപ്രകാരമാണ് പറയുന്നത്, അതതിനെ ഉറപ്പിക്കുന്നു. ദൈവം അപ്രകാരം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രകാരം അവിടെ നടന്നിരിക്കണം. അത് അപ്രകാരമാണ് ദൈവം പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമുക്കത് അപ്രകാരം തന്നെ ചെയ്തിരിക്കണം. ദൈവം അത് തീ കൊളുത്തുന്നതുവരെ അവിടെ തന്നെ നിന്നുകൊള്ളുക. അപ്പോൾ നിങ്ങൾ നേരെ വീണ്ടും ഓടാൻ തുടങ്ങും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ പ്ലഗുകളെല്ലാം കരി വരണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നമുക്ക് വ്യത്യസ്തമായ എന്തോ ഒന്നിന്റെ ആവശ്യമുണ്ട്. നമുക്ക് നമ്മെ തീ കത്തിച്ചു വിടുന്നതിന് എന്തോ ഒന്നിന്റെ ആവശ്യമുണ്ടായിരിക്കുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, അവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് മാത്രമല്ല തന്റെ വചനത്തിന്റെ ഗ്രഹണത്തോട് അവൻ ആ വചനത്തെ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, പ്രവാചകന്മാർ വചനത്തെ വിശ്വസിക്കുന്നു, അവർ ദൈവത്തിന്റെ വചനത്തെ സ്വീകരിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവായ ദൈവം അവരുടെ ഉള്ളിൽ വന്ന ആ വാഗ്ദത്തത്തെ കത്തിച്ചുവിടുകയും അതിനെ സംഭവികമാക്കുകയും ചെയ്യുന്നു. ഓ, അതിനെ ആർക്ക് ദോഷം പറയാൻ കഴിയും? യേശു ചോദിച്ചു, നിങ്ങളിൽ ആർക്കെന്നെ പാപിയായി കുറ്റം വിധിക്കാൻ കഴിയും? പാപം അവിശ്വാസമാകുന്നു. ദൈവം പറഞ്ഞതിന് പ്രവാചകന്മാർ അരളി ചെയ്തിരിക്കുന്നതിനും ഉത്തരം ഞാനാകുന്നു. അവർ ഞാൻ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്യുന്നു. അവനൊരു പ്രവാചകനായി വന്നു, അത് മനുഷ്യപുത്രനായിരുന്നു, അത് തന്നെ യാഥാർത്ഥ്യത്തിൽ അവനായിരുന്നു. അവനത് തെളിയിച്ചതുമാകുന്നു, അവൻ അത് തന്നെയായിരുന്നു. എന്തുകൊണ്ട്? അവിടെ ചാലകശക്തി യാന്ത്രികത്വത്തിന് തീ കൊളുത്തുവാനുണ്ടായിരുന്നു. അവൻ തന്നെ സ്വയം പുത്രനായി യാന്ത്രിക പ്രവർത്തിക ശക്തിയും അവന്റെ പിതാവ് ചാലകശക്തിയുമായിരുന്നു. ഞാനല്ല ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത്, എന്നിൽ വസിക്കുന്ന എന്റെ പിതാവത്രവേ ചെയ്യുന്നത്. അവൻ ചാലകശക്തിയെ കാണിച്ചിട്ട് അതിനെ മുന്നോട്ടിളക്കുന്നു, അവനത് നിവൃത്തിയാക്കുന്നു. ഞാൻ എപ്പോഴെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ടോ? അത് ശാമുവൽ ഒരിക്കൽ ജനങ്ങളോട് സംസാരിച്ചതുപോലെയാണ്. യഹോവയുടെ നാമത്തിൽ ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? ഞാൻ എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? ഓ, നീ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതൊക്കെയും സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. അതേപോലെ തന്നെ ഇന്നുമാകുന്നു, ജനങ്ങൾ അവരുടെ നിസ്സാരമായ ആശയങ്ങളെ പിടിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. അവരവരുടെ മതസ്മിതയെ പിടിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. അവർ അങ്ങനെ ഇതെല്ലാം പിടിച്ചുവെക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നമ്മുടെ ഈ കാലത്ത് ഒരു ഉണർവിനെ കുറിച്ച് സംസാരിക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുഴഞ്ഞു കിടക്കുമ്പോൾ നമുക്കൊരു ഉണർവ് എങ്ങനെ വരാൻ കഴിയും? വെള്ളം കൂടിക്കലർന്ന ഇന്ധനവും ഈ രീതിയിലുള്ള അഴുക്ക് കളയുന്ന വസ്തുക്കളും അങ്ങനെ എല്ലാ ആധുനികതയും അതിൽ കൂടിക്കലർന്നിരിക്കുന്നു. ഒരു ദിവസം ഞാൻ വഴിയിൽ കൂടി വരുമ്പോൾ ഏതോ തരത്തിൽപ്പെട്ട ആധുനികമായ അഴുക്ക് കളയുന്ന എന്തോ ഒരു വസ്തുവിനെ കുറിച്ച് എനിക്ക് പ്രകാരം കേൾക്കുന്നതിനിടയായി. നിങ്ങൾക്ക് പാത്രങ്ങൾ കഴുകേണ്ടതിന്റെ ആവശ്യമില്ല, നിങ്ങൾ ഇതിലേക്ക് അത് മുക്കുകയും മുക്കിയെടുക്കുകയും മാത്രം ചെയ്യുക. ഞാനോർത്ത് ഇന്ന് വീട്ടിലെത്തിയിട്ട് ഞാനൊരു വീരനായകനാകാൻ പോവുകയാണ്. ഞാൻ ചെന്ന് ഒരു പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പ്രിയെ നീ അകത്ത് പോയിക്കൊള്ളുക, ഞാൻ തന്നെ പാത്രങ്ങൾ കഴുകിക്കൊള്ളാം. ഞാനോർത്തു, അവർ എന്താണ് ഈ സംഗതിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ആ ശാസ്ത്രകാരന്മാരായ അവർക്കത് അറിയാമല്ലോ. അതെങ്ങനെയാണ് ഞാൻ എന്റെ ഭാര്യയ്ക്ക് കാണിച്ചു കൊടുക്കാം? ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് പിടികിട്ടുന്നതുവരെ ഞാൻ ഇത് ചെയ്യും. ഇത് അതിലേക്ക് മുക്കുക, എന്നിട്ട് എടുത്തു മാറ്റി വെക്കുക. അത് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. കുഞ്ഞുങ്ങൾ പ്രഭാത ഭക്ഷണത്തിന് മുട്ട കഴിച്ചിരുന്നു. ഞാൻ ഈ കഴുകുന്ന വസ്തുവിനെ അതിലേക്കിട്ടു, എന്നിട്ട് അതിനെ അതിലേക്ക് മുക്കിയിട്ട് പുറത്തെടുത്തു, പിന്നെ മുക്കിയിട്ട് പുറത്തെടുത്തു, പിന്നെ മുക്കിയിട്ട് പുറത്തെടുത്തു. അതപ്പോഴും മുട്ട പുരണ്ടതായിരുന്നു. അതെ ശ്രീമാൻ, ഈ ടെലിവിഷനിൽ കേൾക്കുന്നതൊന്നും പിന്നെ ഞാൻ വിശ്വസിക്കാറില്ല. ഇല്ല ശ്രീമാൻ, ഇല്ല, ഇല്ല, വാസ്തവമായിട്ടുമില്ല. അതുകൊണ്ടാണ് മനുഷ്യനിർമ്മിതമായ ഒരു സമ്പ്രദായത്തിന് നിലനിൽക്കാൻ കഴിയാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ദൈവത്തിന് ഒരേ ഒരു നിയോഗിക്കപ്പെട്ട വഴിയേ ഉള്ളൂ. അത് മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പ്രസ്ബിറ്റേറിയനോ അല്ല. അത് ആ വേദപുസ്തകത്തെ വിശ്വസിച്ച് പുതുജന്മത്താലുള്ള യേശു ക്രിസ്തുവാകുന്നു. അതാണ് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴി. അത് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിലുള്ള ഏക വഴിയാകുന്നു. അങ്ങനെ തന്റെ പുത്രനിൽ അവൻ ആ നാമം ഇട്ടു. ദൈവത്തിന്റെ പേര് യേശു എന്നാകുന്നു, കാരണം അവൻ തന്റെ പിതാവിന്റെ നാമത്തിൽ വന്നു. അതുകൊണ്ട് അത് ദൈവത്തിന്റെ നാമമാകുന്നു, കാരണം അവൻ ദൈവമാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മഹത്തായ ഈ ചാലകശക്തി ഒരു ദൈവപുത്രനിലേക്ക് എത്തുമ്പോൾ അത് അവനെ ജീവിപ്പിക്കുന്നു. ജീവന്റെ ആത്മാവ് അവനിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അതെന്താണ് ചെയ്യുന്നത്? അത് അവരെ സ്വർഗീയ സ്ഥാനങ്ങളിൽ അപ്പോൾ തന്നെ ഇരുത്തുന്നു. അവർ ഇരിക്കുമെന്നല്ല, അവർ ഇപ്പോൾ ആയിരിക്കുന്നു. ഇപ്പോൾ നാം ഉയർത്തെഴുന്നേൽക്കപ്പെട്ടിരിക്കുകയും യാന്ത്രികതയും ചാലനശക്തിയും പ്രവർത്തനത്തിലായിരിക്കുകയും നമ്മെ ജീവിപ്പിക്കുകയും അവന്റെ ആത്മാവുള്ള അവന്റെ സന്നിധാനത്തിലേക്ക് നമ്മെ ജീവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നാം ക്രിസ്തുയേശുവിൽ സ്വർഗീയ സ്ഥാനങ്ങളിൽ ഒരുമിച്ചായിരിക്കുന്നു. നാം ഇരിക്കുന്നതായ ക്രിസ്തുയേശുവിൽ ആ വലിയ സ്ഥലം അവൻ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ് കത്തിക്കപ്പെട്ടതാകുന്നു. നാം അതിന്റെ ഒരു ഭാഗമാകുന്നു. നിങ്ങൾ മണവാട്ടിയുടെ ഒരു ഭാഗമാണെങ്കിൽ അത് നിങ്ങൾ ആകുന്നു, കാരണം മണവാട്ടി മണവാളന്റെ ഭാഗമാകുന്നുവെന്ന് നിങ്ങൾ അറിയുന്നു. അങ്ങനെ അതൊരേ കാര്യം തന്നെയാണ് നാം ഇവിടെ അറിഞ്ഞിരിക്കുകയും അതിനാൽ മണവാട്ടിയും അവൾ ചെയ്യുമെന്ന് ഈ കാലത്തേക്ക് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെ ചെയ്യും. അവൾ ലാവുതിക്കായിരിക്കുകയോ യാതൊരു കാരണവശാലും ഒരു ശീതോഷ്ണവാനായിരിക്കുകയില്ല. എന്നാൽ അവൾ ദൈവത്തിന് വേണ്ടി കത്തി ജ്വലിക്കുകയും ദൈവത്തിന്റെ ആത്മാവിൽ മുൻപോട്ട് പോവുകയും ചെയ്യും. ഇപ്പോൾ നാം അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി നോക്കുകയാണ്. ഇപ്പോൾ നാം ഇത് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഇത് നാം കണ്ടെത്തുന്നു. പാപങ്ങളാലും അതിക്രമത്താലും അല്ല, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്നു നമ്മെ ഈ കാലത്തേക്കുള്ള വചനത്തിലേക്ക് നമ്മെ അവൻ ഉയർപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് പിൻസമയങ്ങളിലേക്ക് നോക്കി ഈ വചനത്താൽ ജീവിപ്പിച്ചിരിക്കുന്ന ആരെങ്കിലും നമുക്ക് നോക്കാം. രോഗികൾക്കായുള്ള പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ആകാം. നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളെയും അവരുടെ സ്വഭാവ സവിശേഷതയും എടുത്തു നോക്കാം. പഴയ നിയമത്തിൽ നിന്നും ദൈവത്തിന്റെ മുഴുവൻ വചനത്തെയും പാലിച്ച ഹാനോക്ക് എന്ന പേരോടുകൂടി ഒരു വ്യക്തിയെ നമുക്ക് എടുക്കാം. അവൻ ദൈവത്തിന്റെ വചനത്താൽ അത്രമാത്രം ജീവിക്കപ്പെട്ടിട്ട് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് സാക്ഷ്യം അവനുണ്ടായിരുന്നു. ഹാനോക്കിനോട് ദൈവം കൽപ്പിച്ചിരുന്നത് മാത്രമല്ലാതെ അവൻ ചെയ്ത ഒരു കാര്യവുമില്ലായിരുന്നു. ഇത് ദൈവത്തിന്റെ വചനത്തിലായിരിക്കുന്നുവെന്ന് അറിയാവുന്ന എത്ര ഹാനോക്കുമാർ ഇവിടെ ഉണ്ടെന്ന് ഞാൻ അതിശയപ്പെടുന്നു. മുടികത്തിരിച്ചവരായ എത്ര സ്ത്രീകൾക്ക് അവരെ തന്നെ ഹാനോക്കുകാരി എന്ന് സ്വയം വിളിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം അങ്ങനെ ഒരു കാര്യത്തെ കുറ്റം വിധിക്കുന്നു എന്ന് പറയാൻ കഴിയും? നിങ്ങളുടെ സ്ത്രീകളെ അത് ചെയ്യാൻ അനുവദിക്കുന്ന എത്ര പുരുഷന്മാർക്ക് നിങ്ങളെ തന്നെ ഒരു ഹാനോക്ക് എന്ന് വിളിക്കാൻ കഴിയും? ഹോ ദൈവമേ, അതൊരു കാര്യം മാത്രമാകുന്നു. അതുപോലെ ആയിരക്കണക്കിന് കാര്യങ്ങൾ കിടക്കുന്നു. നാം അതിനെ ഒതുക്കി താഴ്ത്തി കളഞ്ഞിട്ട് ഞാൻ ഇതിൽ അംഗമാകുന്നു, ഞാൻ അതിൽ അംഗമാകുന്നു എന്ന് പറയും. നിങ്ങൾ അതിൽ അംഗമായിരിക്കാം, എന്നാൽ നിങ്ങൾ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട സ്ഥലത്തെത്തുന്നതുവരെ അതിനുവേണ്ടി വചനത്തിന്റെ ഭാഗമായിരിക്കാതെ നിങ്ങൾക്ക് അതിന് കഴിയുകയില്ല. അതിന്റെ ഭാഗമായിരിക്കെ നിങ്ങൾ അത് മുഴുവൻ ആയിരിക്കുകയും സകലത്തിലും ബാധ്യസ്ഥരാകുകയും ചെയ്യുന്നു. ശ്രദ്ധിക്കുക, നമുക്കിവിടെ വേദപുസ്തകം എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനമുണ്ടായിരിക്കുന്നു. അത് ദൈവത്തിന്റെ വചനമാകുന്നു. ഇപ്പോൾ ഹാനോക്ക് ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയിൽ അവന്റെ വചനത്തോടൊപ്പം വന്നിട്ട് 500 വർഷങ്ങൾ നടക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ചെയ്തു. യന്ത്രപ്രവർത്തനം അവനിൽ അത്രമാത്രം സമ്പൂർണമായിരുന്നിട്ട് ചാലകശക്തി അവന്റെ യന്ത്രത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അതവനെ ഭൂമിയിൽ നിന്നും ഉയർത്തിക്കളഞ്ഞു. അവൻ ആദ്യത്തെ വിമാനയാത്ര ആകാശങ്ങളിലേക്ക് എടുത്തു. ദൈവത്തിന്റെ യന്ത്രശക്തിയും ചാലകശക്തിയും കൂടി പ്രവർത്തിച്ചിട്ട് അവൻ കാണാതെയായി, കാരണം ദൈവം അവനെ മരണത്തെ കൂടാതെ ഭൂമിയിൽ നിന്നും ഉയർത്തിക്കൊണ്ടുപോയി. അത് ശരിക്കും സത്യമാണ്, അവൻ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയിൽ നടന്നിരുന്നു. ഏലിയാവിലും നാം അതേ കാര്യം തന്നെ കാണുന്നു. വൃദ്ധനായ ഏലിയാവ് ചായം മുഖത്ത് തേച്ച ഇസബേലുമാരെയും അവരുടെ കത്തിരിച്ച മുടിയെയും വളരെയധികം ആക്രോശിച്ചു കളഞ്ഞിരുന്നു. അങ്ങനെ ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന ഈ കാര്യങ്ങളെ ആ സ്ത്രീകൾക്കെതിരായി അതിനെ കുറ്റം വിധിച്ചുകൊണ്ട് തന്റെ ജീവൻ തന്നെ ആ വൃദ്ധനായ മനുഷ്യൻ ചെലവഴിക്കുകയും ചെയ്തു. കാരണം ഇസബേൽ എന്ന ഒരു സ്ത്രീ അവർക്ക് ചുവട് വെച്ചു കൊടുക്കാനുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് ഇവിടെയുള്ള ഹോളിവുഡ് മാതിരി എല്ലാ സഹോദരിമാരെയും അതിലേക്ക് വളച്ചെടുത്തിരിക്കുന്നു. ഇസബേൽ ഇപ്പോഴും ജീവിക്കുന്നു. നിങ്ങൾക്ക് ചുറ്റുമായി നോക്കി അവളുടെ പ്രവൃത്തികളെ കാണാവുന്നതാണ്. അവളിപ്പോഴും വലിയ ശക്തിയിലായിരിക്കുന്നു. ഈ വൃദ്ധനായ മനുഷ്യനൊരു പ്രവാചകനായിരിക്കെ അവൻ ഈ കാര്യങ്ങളെയെല്ലാം ശപിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി നിൽക്കുകയും ചെയ്തിരുന്നുവെന്ന് നമുക്ക് കാണാം. ബാക്കിയുള്ള സകല പ്രസംഗം തളർന്നപ്പോൾ അവൻ ഇതുമായി നേരായി നിന്നു. ഒരു ദിവസം അവൻ അത്രമാത്രം ക്ഷീണിച്ചു പോയിട്ട് ദൈവം സ്വർഗത്തിൽ നിന്ന് അഗ്നിരഥവും അഗ്നിയശ്വങ്ങളെയും അവനെ എടുത്തുകൊണ്ടുപോയി. അവൻ ആ ജീവിപ്പിക്കുന്ന ശക്തിയാൽ അത്രമാത്രം നിറഞ്ഞിരുന്നു. അവന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനവുമായിട്ട് അവൻ ആ ജീവിപ്പിക്കുന്ന ശക്തിയാൽ നിറഞ്ഞിട്ട് അതവനെ ഉയർപ്പിക്കുന്നതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ദൈവത്തിന്റെ ആത്മാവ് റോമർ 11-ൽ ആണെന്ന് ഞാൻ കരുതുന്നു. അതിപ്രകാരം പറയുന്നു, റോമർ 8:11-ൽ ആകുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അത് ജീവിപ്പിച്ചിരിക്കുന്നു. ജീവിപ്പിക്കുക എന്ന വാക്ക് എന്താണ് അർത്ഥമാക്കുന്നത്? യവന ഭാഷയിലുള്ള ഈ വാക്ക് മരണത്തിന് ശേഷം ജീവങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നർത്ഥമാക്കുന്നു. ഹാലലൂയ! അവിടെയാണ് ആരാധനയുടെ സ്ഥാനം. ആത്മാവിലും സത്യത്തിലും യാന്ത്രികത്വവും ചാലകശക്തിയും ഒരുമിച്ച് കൂടിയാകുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ച ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ഉയർപ്പിച്ചിട്ട് ജീവനിലാക്കും. കാരണം അത് നേരത്തെ ജീവനായിരുന്നു. അത് നിങ്ങളുടെ ശരീരത്തിലെത്തുമ്പോൾ അത് മുഴുവൻ ദേഹത്തെയും അതിനധീനമാക്കുന്നു. എന്തിനാണ് അധീനമാക്കുന്നത്? ദൈവത്തിന്റെ വചനത്തിന്. അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് അത് നിങ്ങളോട് പറയുകയാണ്, അതൊക്കെ കഴിഞ്ഞുപോയി കാലത്തേക്കാകുന്നു. മർക്കോസ് 16 സത്യമല്ല. അതുപോലെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുന്നതിനുള്ള ആ പെന്തിക്കോസ്തുകാരുടെ ആശയവും, അത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ ഉള്ളതാകുന്നില്ല. നിങ്ങൾ എത്ര നന്നായി പരിശീലിക്കപ്പെട്ടവരായാലും ഞാൻ കാര്യമാക്കുന്നില്ല, അത് ദൈവത്തിന്റെ ആത്മാവല്ല. നിങ്ങൾ പറഞ്ഞേക്കാം, എന്റെ അമ്മ ഇതായിരുന്നു, എന്റെ പിതാവ് വർഷങ്ങളായി ഇതിലായിരുന്നു, കൂടാതെ എന്റെ സഹോദരനും നിങ്ങളുടെ ബന്ധുക്കാരെയും മറ്റുള്ളവരെയും കുറിച്ച് എന്തൊക്കെ പറയാനുണ്ടായാലും അതെല്ലാം അവർക്ക് നന്നായി തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങൾക്ക് ഈ ദിവസത്തേക്കുള്ള ക്രിസ്തുയേശുവിൽ കടന്നു വരേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കാലവും അതിന്റെ വാഗ്ദത്തവും ഈ കാലത്തേക്ക് വേണ്ടി അർത്ഥമാക്കുന്നതാകുന്നു. ശ്രദ്ധിക്കുക, ഈ മഹത്തായി ജീവിപ്പിക്കുന്ന ശക്തി ഹാനോക്കിന്റെ മേൽ വരികയും അതവനെ ജീവിപ്പിച്ച് മരണത്തെ കാണാതെ വീട്ടിലേക്ക് എടുത്തുകൊണ്ടു പോകുകയും ചെയ്തു. അത് ഏലിയാവിന്റെ മേലും വരികയും അവന് മരണം കാണാതെ വീട്ടിലേക്ക് എടുക്കപ്പെടുകയുണ്ടായി എന്ന് നാം കാണുന്നു. അവന്റെ പിൻഗാമിയായ ഏലീശായെ നാം കാണുന്നു. ഏലീശ ക്രിസ്തുവിന്റെയും സഭയുടെയും മാതൃകയാകുന്നു. ഏലിയാവ് 4 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ഏലീശാവ് 8 അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയുണ്ടായി. അവന്റെ പക്കൽ ഇരട്ടി ഭാഗമുണ്ടായിരുന്നു. അത് സഭയുടെ മേൽ പകരാൻ പോകുന്നത് പോലെയാകുന്നു. അതിന് കുറച്ചു സമയശേഷം ഒരു മരിച്ച മനുഷ്യനെ അടക്കുന്നതിനായി ഏലീശായുടെ കല്ലറയിലിട്ടു. അവന്റെ അസ്ഥികളെ തൊട്ടപ്പോൾ അവൻ ജീവിക്കുകയുണ്ടായി. ആ ജീവിപ്പിക്കുന്ന ശക്തി അവനോടൊപ്പം കല്ലറയിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് ജീവിപ്പിക്കുന്ന ശക്തി കിട്ടുമ്പോൾ പിന്നെ അതെപ്പോഴും അവിടെ ഉണ്ടായിരിക്കുകയും അവനോടൊപ്പം ഇപ്പോൾ ജീവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഓർക്കുക, ക്രിസ്തുവിൽ നാം അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ദൈവം ക്രിസ്തുവിനെ കാൽവരിയിൽ മുറിവേൽപ്പിച്ചപ്പോൾ അവൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി മുറിവേറ്റു. നാം അവന്റെ മാംസത്തിൽ നിന്ന് മാംസവും അസ്ഥിയിൽ നിന്ന് അസ്ഥിയും അവന്റെ ദേഹത്തിൽ നിന്ന് ദേഹവും അവന്റെ നാമത്തിൽ നിന്ന് നാമവും അവന്റെ മണവാട്ടിയുമാകുന്നു. നോക്കൂ, നാം അവനിലായിരിക്കുന്നു. നാം അവന്റെ അസ്ഥിയും അവന്റെ മാംസവുമാകുന്നു. ദൈവം നമ്മെ നേരത്തെ തന്നെ ഉയർപ്പിച്ചിരിക്കുന്നു. അതിന്റെ സാധ്യത നമ്മിൽ ഉണ്ടായിരിക്കുന്നു. ജീവിപ്പിക്കുന്ന ശക്തി നമ്മെ ഒരു പാപത്തിന്റെ ജീവിതത്തിൽ നിന്നും നമ്മെ തന്നെ മാറ്റം വരുത്തിയിട്ട് അത് ക്രിസ്തുയേശുവിൽ നമ്മെ ഉയർപ്പിന്റെ സാധ്യതയോടുകൂടി കൂട്ടിയിരിക്കുകയും അതിനെ പുനരുത്ഥാനത്തിന്റെ അതിന്റെ പൂർണ്ണ വളർച്ചയിൽ കൊണ്ടുവരികയും ചെയ്യും. ഇപ്പോൾ ഓർക്കുക, നാം നമ്മുടെ സ്വന്തമായ നാമത്തിൽ മരിച്ചിട്ട് അടക്കപ്പെട്ട് അവനിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നോക്കൂ, നാം ഇനിയും നമ്മുടെ സ്വന്തമായി യാതൊന്നുമല്ല. അങ്ങനെ യേശു ക്രിസ്തു എന്ന മഹത്തായ നാമം, അതിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഫേസ്യർ 1:21 പറയുന്നു, അതായത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാനുള്ള കാരണമാക്കിയിരിക്കുന്നു. അവിടെയാണ് ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ചത്. അതാണ് സ്വർഗത്തിലുള്ള കുടുംബത്തിന്റെ പേരും അത് തന്നെയാണ് ഭൂമിയിലുള്ള കുടുംബത്തിന്റെ പേരും. നാം ക്രിസ്തുയേശുവിൽ ആത്മീയ സ്നാനത്താൽ, ജലത്താലല്ല, ആത്മാവിനാൽ നാം ഏക ശരീരമാകുമാറ് ക്രിസ്തുവിൽ സ്നാനപ്പെട്ടിരിക്കുകയും അത് ആ ആരാധന സ്ഥലവുമാകുന്നു. അങ്ങനെ നാം അവിടെ ആയിരിക്കെ നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അത് പ്രമാണപത്രം പോലെയാകുന്നു. നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ ഒരു സ്ഥലം വാങ്ങിയെന്ന്. എന്നാൽ അതിന്റെ പ്രമാണരേഖയില്ലാതെ അത് നിങ്ങളുടെ സ്വന്തമല്ല. എന്നാൽ നിങ്ങളുടെ പക്കൽ ഒരു പ്രമാണപത്രമുണ്ടെങ്കിൽ ആ സ്ഥലത്തിനെതിരായിട്ടുള്ള സകല പിടിപാടും കഴിഞ്ഞിരിക്കുന്നു എന്നത് കാണിക്കുന്നു. അങ്ങനെ നിങ്ങൾ ക്രിസ്തുവിനെ നിങ്ങളുടെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചൊരു ക്രിസ്ത്യാനിയാകുമ്പോൾ പിന്നെ ദൈവം അതിന്റെ പ്രമാണപത്രം താഴെ കയക്കുകയും അത് നിങ്ങളുടെ പിതാവ് എന്ത് ചെയ്തിരുന്നു എന്നോ നിങ്ങളുടെ മാതാവ് എന്ത് ചെയ്തിരുന്നു എന്നോ മറ്റാരെങ്കിലും എന്ത് ചെയ്തു എന്നിരുന്നോ അതിനെ കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ മാതാവും പിതാവും മദ്യപാനിയോ വേശിയോ ആയിരുന്നേക്കാനിടയുണ്ട്. അതെന്ത് തന്നെയായിരുന്നാലും സകല പാപത്തിന്റെ പിടിപെടുത്തലും കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ പക്കൽ ഒരു പ്രമാണരേഖയുണ്ടായിരിക്കുകയും യാതൊന്നിനും അതിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ കഴിയുകയുമില്ല. കൂടാതെ ശ്രദ്ധിക്കുക, ആ സ്ഥലത്തുള്ള സകലത്തിൽ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. ആമേൻ. ത്മാഭിഷേകത്താൽ നിങ്ങൾ ക്രിസ്തുയേശുവിലാകുമ്പോൾ ദൈവത്തിന്റെ സകല കൃപാവരങ്ങളും സഭയ്ക്ക് അവകാശപ്പെട്ടതാകുന്നു. ആമേൻ. അതൊരു അവകാശ പ്രമാണപത്രമാകുന്നു. നിങ്ങൾക്കിത് നിങ്ങളുടേതാകുന്നു. ഇത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാകുന്നു. ഇത് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. ഓ, നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയരുതെങ്കിൽ, പെന്തക്കോസ്തു നാളിലെ വിശ്വസ്തരായ അവരെ നമുക്കൊന്ന് നോക്കാം. അവരെല്ലാവരും മാളികമൊളിയും പേടിച്ചിരുന്നു. അവരുടെ പക്കൽ അവകാശമുണ്ടായിരുന്നു, എന്നാൽ അവർ ഭയപ്പെട്ടിരുന്നു. പെട്ടെന്ന് കൊടിയെ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടാകുകയും അവരിരുന്ന വീട് മുഴുവനും നിറയ്ക്കുകയും ചെയ്തു. അത് ദൈവം അവകാശപത്രം താഴേക്ക് അയക്കുകയായിരുന്നു. അതിനാൽ അവർ അത്രമാത്രം ജീവിക്ക് പെട്ടിട്ട് അവരുടെ സകല ഭീരുത്വവും അവരിൽ ഒരാൾ അത്രയും പേടിച്ചിട്ട് താൻ ഇതുവരെയും ഒരു പരീക്ഷനല്ലെന്നും സാധുവിക്കനല്ലെന്നും നിഷേധിച്ചിരുന്നു. എന്നാൽ ആ പരിശുദ്ധാത്മാവ് വന്ന് അവരെ യേശുക്രിസ്തുവിലേക്ക് അഭിഷേകം ചെയ്തപ്പോൾ അവർ അവന്റെ മാംസത്തിൽ നിന്ന് മാംസവും അവന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും അവന്റെ വചനത്തിൽ നിന്ന് വചനവുമായി തീർന്നു. അവനൊരു പുതിയ സൃഷ്ടിയായി, അവനൊരു പുതിയ വ്യക്തിയായി മാറി. അത് അവന്റെ ദേഹത്തെ ജീവിപ്പിച്ചു. അത് നിങ്ങളിൽ വരുമ്പോൾ അത് എന്ത് ചെയ്തുവെന്നും അത് നിങ്ങളോട് എന്ത് ചെയ്യുമെന്നും നോക്കുക. അത് നിങ്ങളെ ഒരിക്കലും നിങ്ങളൊരു മെത്തഡിസ്റ്റ് ആണെന്നോ ഒരു ബാപ്റ്റിസ്റ്റ് ആണെന്നോ പുറത്തുപോയി പറയുന്നതിനിടയാക്കിയില്ല. ഓ, ഞാൻ പുകവലിച്ചുകൂടാ എന്ന് എനിക്കറിയാം, ഞാൻ ഇത് ചെയ്തുകൂടാ, ഈ രീതിയിലുള്ള വസ്ത്രം ഞാൻ ധരിച്ചുകൂടാ, ഞാൻ ഇത് ചെയ്തുകൂടാ, അത് ചെയ്തുകൂടാ, അങ്ങനെ അത് അത്രമാത്രം നിങ്ങളെ ജീവിപ്പിച്ചിട്ട് അത് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, അത് അവരുടെ ശരീരങ്ങളെ അത്രമാത്രം ഉയർപ്പിച്ചിട്ട് അവർ സ്വർഗത്തിനടുത്തോളം പറന്നു വരുന്നിട്ട് അവർ ഇതിനു മുമ്പ് ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഭാഷയിൽ അവർ സംസാരിക്കുന്നതിന് അവരുടെ ശരീരം ജീവിപ്പിക്കപ്പെട്ടു. അത് അവരുടെ ശരീരങ്ങളെ ഉയർപ്പിച്ചിട്ട് അവർ പുതിയ സ്വർഗീയ ഭാഷയിൽ സംസാരിക്കുകയുണ്ടായി. പരിശുദ്ധാത്മാഭിഷേകത്താൽ അവർ ദൈവസന്നിധിയിലേക്ക് ജീവിക്കപ്പെടുകയുണ്ടായി. ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന ശക്തി അതിലേക്ക് അവരെ സ്നാനപ്പെടുത്തിയിരുന്നു. അവർ അപ്പോൾ ആരാധനാ സ്ഥലത്തായിരുന്നു. അവർക്ക് ആരാധിക്കാൻ കഴിയുന്ന സ്ഥാനത്തായിരുന്നു. സുന്നഹദോസിനും മറ്റു യാതൊന്നിനും അവരെ ശല്യപ്പെടുത്താൻ കഴിഞ്ഞില്ല. കാരണം അവർ ജീവിക്കപ്പെട്ടിരുന്നു. അവർ പുതിയ ജനങ്ങളായി കഴിഞ്ഞു. അതവർ സ്നാനപ്പെട്ടതിന് ശേഷമായിരുന്നു. സ്റ്റേഫാനോസിനെ നോക്കുക, അവൻ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയിലെത്തുകയും ദൈവത്തിന്റെ ശക്തിയാൽ ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വാതിൽക്കൽ അവൻ എത്തിച്ചേർന്നു. അവർ അവനെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ കൊണ്ടുപോകുമ്പോഴും അവൻ പറഞ്ഞു, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്നവൻ പറഞ്ഞു. അത് ജീവിപ്പിക്കുന്ന ശക്തിയാകുന്നു. അവനവന്റെ മാർവിടത്തിലേക്ക് ജീവിപ്പിക്കപ്പെട്ടു. അവിടെ മറ്റൊരുവനായ ഫിലിപ്പോസ് ജീവിപ്പിക്കുന്ന ശക്തിയാൽ നിറഞ്ഞവനായി ഉണ്ടായിരുന്നു. നാം അവനെ ശമരിയിൽ ഒരു വലിയ ഉണർവിയോഗം നടത്തി കാണുന്നു. അവൻ ക്രിസ്തുവിലായി കഴിഞ്ഞ ശേഷം ഈ മഹത്തായ ജീവിപ്പിക്കുന്ന ശക്തിയാൽ അവൻ അവിടെ വന്നിട്ട് ആയിരത്തോളം ജനങ്ങൾ അവനെ കേൾക്കുന്നതിനായി എത്തിയിരുന്നു. ദൈവം അവനോട് കൽപ്പിച്ചിട്ട് പറഞ്ഞു, ഫിലിപ്പോസെ, നീ ഈ സ്ഥലം വിടുക. നീ ഗാസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക. നീ ചെന്ന് കണ്ടുമുട്ടുന്നതിനായി എനിക്കവിടെ ഒരു മനുഷ്യനുണ്ട്. അവിടെ യാതൊരു ചോദ്യവും ഉണ്ടായിരുന്നില്ല. യാതൊരു ചോദ്യം തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ജീവിപ്പിക്കുന്ന ശക്തിയാൽ നിറഞ്ഞവനായിരുന്നു. അവൻ ക്രിസ്തുവിലായിരുന്നു. അവൻ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയിലായിരുന്നിട്ട് ദൈവത്തിന് അവനോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു. ദൈവം അവനോട് സംസാരിച്ചു. അവിടെ യാതൊരു ചോദ്യവുമില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞേക്കാം, അവൻ എന്നോട് ഞാൻ സുഖപ്പെടാൻ പോകുകയാണെന്ന് കൽപ്പിച്ച് പറഞ്ഞിരിക്കുന്നു. എന്നാൽ എനിക്കറിയില്ല, എനിക്ക് തീരെ വയ്യാത്ത അവസ്ഥ അനുഭവപ്പെടുന്നു. ഓ ദൈവമേ, അവൻ എന്നോട് നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഞാൻ തീർച്ചയായും അത് സംശയിച്ചിരിക്കുന്നു. ഫിലിപ്പോസ് ദൈവത്തിന്റെ വചനത്തെ കൃത്യമായി മറിഞ്ഞിരുന്നു. കാരണം അവൻ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയിൽ വന്നിരുന്നു. അവൻ ദൈവത്തെ ഒരിക്കലും, ശരി ദൈവമേ, എന്റെ പക്കൽ വളരെ പേരുണ്ട്, അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കണം, എനിക്കിവിടെ തന്നെ സംസ്ഥാന മൂപ്പനെ ഞാൻ ഇത് ചെയ്യുന്നതിന് മുമ്പ് കാണേണ്ടതുണ്ട്, എനിക്ക് ബിഷപ്പിനെ കണ്ട് സംസാരിക്കേണ്ടതുണ്ട്, അങ്ങനെ യാതൊന്നും അവൻ ദൈവത്തെ ചോദ്യം ചെയ്ത് ചോദിച്ചിരുന്നില്ല. അവൻ ദൈവം കൽപ്പിച്ചത് കേട്ട് നേരെ മരുഭൂമിയിലേക്ക് പോയി. അവൻ എത്യോപ്യനായ ഒരു ഷണ്ടനെ, ഒരു കറുത്ത നിറക്കാരനെ തിരുവെഴുത്തിൽ നിന്ന് യെശയ്യാവിന്റെ ഭാഗം വായിച്ചുകൊണ്ടുവരുന്നത് കണ്ടു. അവൻ അവനോട്, നീ വായിക്കുന്നത് നീ ഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോടൊപ്പം കയറിയിരുന്ന് കർത്താവിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് ചോദിച്ചു. അതിനവൻ, നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടും, ശക്തിയോടും, പ്രാണനോടും കൂടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാമെന്ന് പറഞ്ഞു. അവർ തേരിൽ നിന്നിറങ്ങി അവനെ സ്നാനപ്പെടുത്തി. ഫിലിപ്പോസ് ജീവിപ്പിക്കുന്ന ശക്തിയാൽ അത്രമാത്രം നിറഞ്ഞിരുന്നിട്ട് അതവനെ അവന്റെ കാഴ്ചയിൽ നിന്നും എടുത്തു മാറ്റിക്കൊണ്ടുപോയി. ചിന്തിച്ചു നോക്കൂ, അവന്റെ മർത്യ ശരീരത്തിൽ അവന്റെ ശരീരം ഷണ്ടന്റെ മുമ്പാകെ നിന്നും എടുക്കപ്പെട്ടു. അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന് അവനെ എവിടെ ആവശ്യമായിരുന്നു അവിടേക്ക് അവനെ എടുത്തുകൊണ്ട് പോകാമായിരുന്നു. അവൻ എടുക്കപ്പെടുകയുണ്ടായി. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ക്രിസ്തുവിലായിരിക്കുമ്പോൾ, ദൈവത്തിന്റെ സ്ഥാനത്തായിരിക്കുമ്പോൾ, മരണത്തിന് പോലും അതിനെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റാൻ കഴിയില്ല. ഇവിടെ ശ്രദ്ധിക്കൂ, മോശയുടെ പക്കൽ അതുണ്ടായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനമെത്തിയിരുന്ന ഒരു പ്രവാചകനായിരുന്നു. എത്രയോ വലിയ കോരഹമാർ എഴുന്നേറ്റിട്ട് പറഞ്ഞിട്ടുണ്ടാകാം, ഞങ്ങൾക്ക് ഈ ഒരു വലിയ സമുദായ സഭ ഉണ്ടായിരിക്കണം, നീ ഒരുവൻ മാത്രം വിശുദ്ധനെന്ന സ്ഥാനം നീ എടുക്കാൻ ശ്രമിക്കുകയാണ്. ദൈവം അവനോട്, നീ മാറിക്കൊള്ളുക, ഞാൻ അവരെ ഇപ്പോൾ തന്നെ വിഴുങ്ങിക്കളയും. ദാദാനും മറ്റുള്ളവരൊന്നും അവനെ ശല്യപ്പെടുത്തിയില്ല. അവൻ നേരെ മുമ്പോട്ട് പോയി. മോശം മരിച്ചിട്ട് ദൂതന്മാർ അവനെ അടക്കി കഴിഞ്ഞിട്ടും ആ ജീവിപ്പിക്കുന്ന ശക്തി അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. 800 വർഷങ്ങൾക്ക് ശേഷം അവനിതാ അവിടെ വാഗ്ദത്ത ദേശത്ത് യേശുവിനോടൊപ്പം സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ജീവിപ്പിക്കുന്ന ശക്തി അപ്പോഴും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അതാണ് ദൈവത്തിന്റെ ആരാധനാ സ്ഥലം. എന്തു പറയുന്നു, നിങ്ങൾക്കതെങ്ങനെ അറിയാം? അവനൊരു പ്രവാചകനായിരുന്നു. അവൻ തന്റെ കാലത്തേക്കുള്ള വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിന്റെ വചനമായിരുന്നു. ആമേൻ. നോക്കൂ, നിങ്ങൾക്ക് മരിക്കാൻ കഴിയില്ല, നിങ്ങൾ ജീവിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഓ, സഭയ്ക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, അതായത് നിങ്ങൾ എന്താകുവാൻ പോകുന്നു എന്ന കാര്യമല്ല, എന്നാൽ നിങ്ങൾ എന്തായി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ്. സാത്താൻ നിങ്ങളിൽ നിന്നും അത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്നതാണ്. ശരി, നിങ്ങൾ പറയും ഞാനിവിടെ അംഗമാകുന്നു. നിങ്ങൾ എവിടെ അംഗമാകുന്നു അത് കാര്യമാക്കരുത്. നിങ്ങൾക്ക് ജീവിച്ച് പുനർജീവിച്ച് ക്രിസ്തുയേശുവിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് സകല വചനത്തോടും ജീവിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മാവ് വേദപുസ്തകത്തിലെ സകല വചനത്തോടും ആമേൻ എന്നതിനെ ഊന്നി പറയും. അതിനു പുറമെ എന്തിനെങ്കിലും ഒരു കാര്യത്തിൽ അത് തലകുലുക്കിയാൽ പിന്നെ ആ ആത്മാവിനെ നീക്കിക്കളയുന്നതാണ് വേണ്ടിയത്. അത് ദൈവത്തിന്റെ ആത്മാവല്ല, ദൈവത്തിന്റെ വചനമായി എതിർക്കുന്നത്. അത് ദൈവത്തിന്റെ വചനത്തെ പാലിക്കും, അത് വിശ്വസിക്കുക മാത്രമല്ല, അത് അതിനെ ജീവിപ്പിക്കും, അത് ദൈവത്തിന്റെ വചനത്തെ വെളിപ്പെടുത്തും. അതെ ശ്രീമാൻ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെ ശ്രദ്ധിക്കുക. പഴയ നിയമത്തെ ബലിയർപ്പിക്കലിനടിയിൽ അവർ ഈ പുതിയത് വരുന്നതിനായി കാത്തിരിക്കുകയും ദൈവത്തോട് അതിനുള്ള നല്ല വിവേകവും സാധ്യതയും അവർക്കുണ്ടായിരുന്നു. മത്തായി 27 യേശു ഉയർത്തെഴുന്നേറ്റ് കല്ലറ വിട്ട് പുറത്തു വന്നതായി നമ്മോട് പറയുന്നു. അത് നാം ഇപ്പോൾ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് അത് ഈസ്റ്ററായി ആഘോഷിച്ചിരുന്നു. വേദപുസ്തകം പറയുന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. അവർ എന്തായിരുന്നു? അവർ ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിന്റെ വെളിപ്പെടുത്തലായിരുന്നു. ആ ബലിപാടിനടിയിൽ ദൈവം കണ്ടുമുട്ടുന്ന ഏക സ്ഥാനമാകുന്നു. തെസലോനിയർക്ക് എഴുതിയ ലേഖനം 4:16 വേദപുസ്തകം പറയുന്നു, പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരും അവൻ വീണ്ടും വരുമ്പോൾ ഇപ്പോൾ അവങ്കിലേക്ക് ജീവിപ്പിക്കപ്പെട്ടിരിക്കുന്നവർ അവനോടൊപ്പം വരും. അവനിൽ നിങ്ങൾ എങ്ങനെയാകും? ആത്മീയ സ്നാനത്താൽ ദൈവത്തിന്റെ ശക്തി അവൻ നിങ്ങളെ കണ്ടുമുട്ടുന്ന യേശു എന്ന സ്ഥാനത്താക്കും. ഇപ്പോൾ യേശു തന്നെ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ട വഴിയാകുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, യേശു താൻ ആരായിരുന്നു എന്നുള്ള കാര്യത്തിൽ അവൻ ഉറപ്പായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ കന്യകയിൽ കൂടി ജനിച്ചിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. സകല വചനവും തന്നിൽ കൂടി സ്വയം വെളിപ്പെട്ടിരുന്നുവെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ ആ കാര്യത്തെക്കുറിച്ച് അത്ര പൂർണ്ണമായ രീതിയിൽ അറിഞ്ഞിരുന്നിട്ട് ആ നാളിൽ ദേവാലയം നിർമ്മിച്ചിരുന്നവരോട് അവൻ തന്നെ പറഞ്ഞു, മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാനതിനെ പണിയും. അതൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് പൊളിപ്പീൻ, 3 ദിവസത്തിനുള്ളിൽ ഞാനതിനെ പണിയും. എന്തുകൊണ്ടായിരുന്നു അത്? അവനെക്കുറിച്ച് എഴുതിയിരുന്ന ഒരു വചനമായിരുന്നു. ദാവീദ് പറഞ്ഞു, നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. ഇപ്പോൾ അത് തന്നെക്കുറിച്ചായിരുന്നുവെന്ന് യേശു അറിഞ്ഞിരുന്നു. അവന്റെ മനസ്സിൽ യാതൊരു ചോദ്യവുമില്ലായിരുന്നു. 72 മണിക്കൂറിനുള്ളിൽ ശരീരം ദ്രവിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഈ 72 മണിക്കൂറിനുള്ളിൽ അവൻ വീണ്ടും ജീവങ്കിലേക്ക് തിരികെ വരാൻ പോകുകയാണെന്ന് അവൻ അറിഞ്ഞിരുന്നു. അതിനാൽ അവൻ പറഞ്ഞു, ഈ മന്ദിരത്തെ പൊളിപ്പീൻ, ഞാൻ 3 ദിവസത്തിനുള്ളിൽ അതിനെ പണിയും. എന്തുകൊണ്ടായിരുന്നു? വചനം അവനെ കുറിച്ച് എഴുതിയിരുന്നു. അത് അവനെ കുറിച്ച് എഴുതിയിരുന്നു കാരണം ആ നാളിലേക്ക് എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന്റെ വെളിപ്പെടുത്തൽ അവനായിരുന്നു. സഹോദര, എവിടെയോ ഹാലലൂയ, എവിടെയോ അതുണ്ടായിരിക്കണം. അത് ഇന്നത്തേക്കുള്ള ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട വചനമാകുന്നു. അതേ കാര്യം തന്നെയാണ്, കാരണം അവൻ ഈ ദിവസത്തെക്കുറിച്ച് പറയുകയും ഈ ദിവസങ്ങളിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞതുമാകുന്നു. നാം അത് നിങ്ങളിൽ വെളിപ്പെട്ട് കാണുകയും അപ്പോൾ നിങ്ങൾ ദൈവത്തിന്റെ സഭയിലുമാകുന്നു. അതിന് പുറമെ നിങ്ങൾക്ക് സ്വയം മെത്തഡിസ്റ്റ് എന്നോ ബാപ്റ്റിസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം, എന്നാൽ അത് പ്രാവർത്തികമാകില്ല. ദൈവത്തെ കണ്ടുമുട്ടുന്നതിനുള്ള ഒരേ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ, അത് ക്രിസ്തു യേശുവിലാകുന്നു. ഓ, ഇന്ന്, അതെ ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും എങ്ങനെ സ്നാനപ്പെട്ട് അവിടെ പ്രവേശിച്ചിരിക്കണം എന്ന് മനസ്സിലാക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. മണവാട്ടി അവളുടെ ഭർത്താവിന്റെ ഭാഗമാകുന്നു, സഭ വെളിപ്പെടുത്തപ്പെട്ട വചനത്തിന്റെ ഭാഗമാകുന്നു. ഇപ്പോൾ നിങ്ങൾ ഏത് സഭയിലാകുന്നു? നിങ്ങളൊരു സംഘടനാ സമുദായ സഭയിലാണോ? നിങ്ങൾ അങ്ങനെയാകുന്നുവെങ്കിൽ ഞാൻ കർശനമായി നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ലാവോദിക്കയിലാകുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിലാകുന്നുവെങ്കിൽ നിങ്ങളൊരു പുതിയ സൃഷ്ടിയാകുന്നു. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിന്റെ സഭയിൽ അവൻ തന്റെ കാലത്ത് ചെയ്ത അതേ പ്രവൃത്തികളോടുകൂടി ഈ കാലത്തേക്ക് തിരികെ വന്നതിന്റെ വെളിപ്പെടുത്തലായി അവൻ ചെയ്യുമെന്ന് പറഞ്ഞ അതേ കാര്യങ്ങളുമായി ഇവിടെ ആയിരിക്കുന്നു. അപ്പോൾ അത് യഥാർത്ഥ സഭയാകുന്നു. നിങ്ങളതിൽ ആത്മീയ സ്നാനത്താൽ പ്രവേശിക്കുന്നു. അതിൽ ചെന്ന് ചേരുന്നതിൽ കൂടെയോ കൂടുതൽ എന്തെങ്കിലും ചെയ്യുന്നതിൽ കൂടെയോ അല്ല, എന്നാൽ പരിശുദ്ധാത്മാവിനാൽ അവന്റെ ശരീരത്തിലേക്ക് സ്നാനപ്പെടുന്നു. ശരി, ഇത് ദൈവത്തിന്റെ ഏക നിയോഗിക്കപ്പെട്ട വഴി അവൻ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി വിട്ടിരിക്കുന്നതാകുന്നു. അത് അവന്റെ ആത്മാവിനാൽ അവന്റെ ദേഹത്തിലേക്ക് സ്നാനപ്പെടുന്നതാകുന്നു. യേശു പറഞ്ഞു, വിശുദ്ധ യോഹന്നാൻ 14:12, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും എന്നിൽ വിശ്വസിച്ചിരിക്കെ അത്ഭുതങ്ങളുടെ കാലം കഴിഞ്ഞു പോയിരിക്കുന്നു എന്ന് ജനങ്ങൾ പറയുന്നതിൽ യാതൊരു ആശ്ചര്യവുമില്ല. അവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. എന്നിൽ വിശ്വസിക്കുന്ന ഏവനും, എന്നാൽ വിശ്വസിക്കുന്ന ഏവനുമല്ല, എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെയും അവനും ചെയ്യും. എന്തുകൊണ്ടാണ്? അതവന്റെ ജീവനാണ്. അത് അവന്റെ ചാലകശക്തിയും അവന്റെ യന്ത്രപ്രവർത്തനവുമാകുന്നു. അത് നിങ്ങളിലായിട്ട് അത് നിങ്ങളിൽ ജ്വലിക്കുകയും അത് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുന്നതിന് നിങ്ങളെ മുമ്പോട്ട് പായിക്കുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ എന്റെ ജീവൻ അവനിൽ അവന്റെ ആത്മാവിനാൽ ജീവിക്കപ്പെട്ടിട്ട് യാന്ത്രിക പ്രവൃത്തിയായി അവന്റെ വചനത്തെ അവന്റെ ചാലകശക്തിയായി എബ്രായർ 13:8 യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു എന്ന വചനത്താൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ മർക്കോസിന്റെ 17:3 വിശുദ്ധ മർക്കോസ് ശ്രദ്ധിച്ചു കേൾക്കുക. യേശു ഈ കാര്യങ്ങളെ ഈ അവസാന നാളുകളിലേക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകുന്നു. അവൻ മലാഖിയുടെ 4 അന്ത്യകാലത്ത് അവൻ ജനങ്ങളുടെ ഹൃദയം തിരികെ പിതാക്കന്മാരുടെ വിശ്വാസത്തിലേക്ക് തിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ അവൻ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. കുറഞ്ഞൊന്ന് കഴിഞ്ഞാൽ ലോകമോ എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലുമായിരിക്കും. വിശുദ്ധ ലൂക്കോസിന്റെ 17:30 വീണ്ടും ശ്രദ്ധിക്കൂ. സോദോമിന്റെ കാലത്തെ പോലെ സോദോമിൽ എന്ത് സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാലിഫോർണിയയെ നോക്കൂ. കാലിഫോർണിയ മാത്രമല്ല, മൊത്തം അമേരിക്കയെ നോക്കുക. അമേരിക്ക മാത്രമല്ല, മുഴുവൻ ലോകവുമാകുന്നു. ഈ കൌമാര പ്രായക്കാരുടെ ബുദ്ധിഭ്രമത്തെ നോക്കൂ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞിരുന്നു. അതായത്, ഞാൻ താമസിക്കുന്നിടമായ അരിസോണയിലെ സ്കൂളുകളിൽ അവർ വിശകലനം നടത്തിയിട്ട് 80% കുട്ടികളും മാനസികമായി മന്ദിച്ചവരാണെന്ന് കണ്ടിരുന്നു. അവരുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കും? നമുക്ക് ഇനിയും ഒരു തലമുറ ഉണ്ടാകാൻ കഴിയില്ല. നാം അവസാനത്തെത്തിയിരിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെയും സംഭവിക്കുമെന്ന് യേശു പറഞ്ഞിരുന്നു. ടെലിവിഷനും മറ്റുള്ള കാര്യങ്ങളും ഈ കൽപ്പിത കഥകളെ ഓരോന്നും ക്രമമായി കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക. ജനങ്ങൾ പൂർണ്ണമായും ലോകം മുഴുവൻ തന്നെ ഒരു ബുദ്ധിഭ്രമത്തിലെത്തുന്ന ഒരു സമയം വരും എന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. അതുപോലെയുള്ള ഭയാനകരമായ കാഴ്ചകൾ ഇന്ന് അവർ ചലച്ചിത്രങ്ങളിൽ കാണിക്കുന്നത് പോലെ ഏതോ ചില ചരിത്രാതീത കാലത്തുള്ള ജീവികളുടെ മുട്ടകൾ ഈ ഭൂമിയിൽ 10,000-10,000 വർഷങ്ങൾക്ക് മുമ്പായി ജീവിച്ചിരുന്നിട്ട് അത് വിരിഞ്ഞിട്ട് എന്തോ ചിലതായി കാണിക്കുന്നു. ഇതൊക്കെ എന്താണ് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു നിസ്സാര കാര്യമാകുന്നു. നരകം തുറന്നിട്ട് പിശാച് അവന്റെ രഹസ്യമായ കാര്യങ്ങളുമായി പുറത്തുവരും. അല്ലെങ്കിൽ സ്ത്രീകളുടെ പോലെ മുടിയുമായി വെട്ടിക്കളികളും സിംഹം പോലെ പല്ലുകളും ഉണ്ടായിരിക്കും. കാരണം ലോകം അപ്പോഴേക്ക് പൂർണ്ണമായും ഒരു ബുദ്ധിഭ്രമത്തിലായിരിക്കും. ആയിട്ടില്ല എന്നല്ല, എന്നാൽ ഇപ്പോൾ ഏകദേശം 1 ഡിഗ്രി മാത്രം അതിൽ നിന്നും അടുത്തായിരിക്കുന്നു. ഓ ദൈവമഹത്വത്തിനായും കർത്താവായ യേശുവിന്റെ വരവിനായും പരിശുദ്ധാത്മാവിനായും അങ്ങനെ അറിയാവുന്ന എല്ലാത്തിനും ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിനായി ആകട്ടെ. യേശു വിശുദ്ധ മർക്കോസിൽ ഇവിടെ പറയുന്നു, അന്നാളിൽ മനുഷ്യപുത്രൻ വെളിപ്പെടും. ഇപ്പോൾ ഓർക്കുക, അത് ദൈവപുത്രനല്ല, അവൻ 3 പുത്രന്മാരുടെ നാമത്തിൽ വരുന്നു. മനുഷ്യപുത്രൻ, ദൈവപുത്രൻ, ദാവീദ് പുത്രൻ. അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ മനുഷ്യപുത്രനായി വന്നു. അവനൊരു പ്രവാചകനായിരുന്നു. മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് പ്രവാചകനാകുന്നു. യഹോവ സ്വയം പ്രവാചകന്മാരെ യിരെമ്യാവിനെയും മറ്റും മനുഷ്യപുത്ര നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചിരുന്നു. യേശു വന്നപ്പോൾ കാരണം അവന് തിരുവെഴുത്ത് പ്രകാരം മനുഷ്യപുത്രനായി തന്നെ വരേണ്ടിയിരുന്നു. മോശ പറഞ്ഞിരുന്നു, നിന്റെ ദൈവമായ യഹോവ എന്നെ പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്കായി ഉയർത്തും. അതുകൊണ്ട് മനുഷ്യപുത്രൻ എന്ന് പറയുന്നത് പ്രവാചകനാകേണ്ടിയിരിക്കുന്നു. എന്നാൽ അവന്റെ മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ഇപ്പോൾ അവൻ ദൈവപുത്രനായ പരമോന്നതനായ പരിശുദ്ധാത്മാവാകുന്നു. എന്നാൽ അവൻ വാഗ്ദത്തം ചെയ്തിരുന്നു. അതായത്, അന്ത്യകാലത്തിന് തൊട്ടു മുമ്പായി ലോകം സോദോമിന്റെ അവസ്ഥയിൽ എത്തിച്ചേരുകയും അവിടെ മനുഷ്യരൂപത്തിൽ ഒരുവൻ എത്തുകയും ചെയ്തു. അവർ 3 പേരായിരുന്നു, 2 ദൂതന്മാരും ദൈവം സ്വയമായിരുന്നു. അത് ദൈവമായിരുന്നു. വേദപുസ്തകം അപ്രകാരം പറയുന്നു. അവൻ വന്ന് സ്വയം വെളിപ്പെടുത്തുകയും തന്റെ പിന്നിലായിട്ട് കൂടാരത്തിനുള്ളിലിരുന്ന് സാറ എന്താണ് ചിന്തിക്കുന്നതെന്ന് അബ്രഹാമിനോട് പറയുകയും ചെയ്തു. അത് ശരിയല്ലേ? ഇപ്പോൾ യേശു സ്വയമായിട്ട് പറഞ്ഞു, അന്നാളിൽ മനുഷ്യപുത്രൻ വെളിപ്പെട്ടിരിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യപുത്രനായി യേശു ക്രിസ്തുവിന്റെ സ്വയമായ ശുശ്രൂഷയാകുന്നു. സഭ ലൂത്രനിൽ കൂടെ നീതീകരണത്തിലും വെസ്ലിയിൽ കൂടെ ശുദ്ധീകരണത്തിലും പെന്തക്കോസിൽ കൂടെ പരിശുദ്ധാത്മാ സ്നാനത്തിലും അതിനുശേഷം നേരെ മനുഷ്യപുത്രന്റെ സമ്പൂർണതയിലേക്ക് കടക്കുന്നു. അപ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ വ്യക്തി തന്നെയായിരിക്കും. ദൈവം അത്രമാത്രം തന്റെ സഭയായ മണവാട്ടിയിൽ അവതരിച്ചിട്ട് അവർ രണ്ടുപേരും ഒന്നായിത്തീരും. അവർ ഒന്നാകുന്നു. ഇപ്പോൾ നാം എവിടെയാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? ഈ ആചാരമര്യാദകളെയും മതസംഹിതകളെയും പിടിച്ചു നിൽക്കരുത്. അവരുടെ കാലത്ത് അതൊക്കെയും കൊള്ളാമായിരുന്നു. എന്നാൽ പൂവ് ഇപ്പോൾ വിടർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് വിത്ത് സമയമാകുന്നു. അത് ശരിയാണ്. യേശു ഈ കാര്യങ്ങളെ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ വാഗ്ദത്തങ്ങളെ നമ്മുടെ മുമ്പിൽ ജീവിപ്പിച്ച് കാണിക്കുകയും അത് നമ്മളാകുന്നുവെന്ന് നാം കാണുകയും അപ്പോൾ അവന്റെ ആത്മാവ് നമ്മൾ ജീവിക്കുന്നു. അപ്പോൾ ആരാധനയുടെ ഏക വഴി അത് മാത്രവും ആരാധനയുടെ ഏക സ്ഥാനവും നിങ്ങൾക്ക് ആരാധിക്കാൻ കഴിയുന്ന സത്യമായ ഏക വഴിയും അതാകുന്നു. കാരണം ക്രിസ്തുവിലായവർക്ക് ഇനിയും ഒരു ശിക്ഷാവിധിയുമില്ല. ദൈവം ആ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങളും ചെയ്യും. ഈ അവസാന കാലത്ത് അവൻ എന്താണ് ചെയ്യുന്നത്? എപ്രകാരം അത് ഈ കാലത്ത് കൂടെ എത്തിയിരിക്കുന്നു. ഇരുട്ടുമല്ല വെളിച്ചവുമല്ല, ഒരു ഇരുണ്ടതായ സമയത്തെ പോലെയായിരിക്കുമ്പോൾ അവൻ പറഞ്ഞു, സന്ധ്യാസമയത്തോ വെളിച്ചമുണ്ടാകും. സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അതേ സൂര്യൻ കിഴക്കുതിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. നാഗരികത അതോടൊപ്പം സഞ്ചരിച്ചിരിക്കുന്നു. അത് ജലത്തിന്റെ മൂന്ന് കൂട്ടമായി മൂന്ന് സ്നാനത്തിന്റെ രൂപത്തിൽ സഞ്ചരിച്ചിരിക്കുന്നു. ഓ അതെ, ഏഷ്യ തൊട്ട് യൂറോപ്പിലേക്ക്, യൂറോപ്പിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിലേക്കുമായിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം നേരെ തിരികെ വീണ്ടും എത്തിയിരിക്കുകയും ഈ ഉച്ച സമയത്ത് ഈ പശ്ചിമ തീരത്ത് നാം ഇരിക്കുകയും ഇവിടെ പാപത്തിന്റെ വേലി അന്ധകാരത്തിന്റെ സകല ശക്തികളെയും കൂമ്പാരമാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ചലച്ചിത്രങ്ങളും ടെലിവിഷൻ പ്രചാരണങ്ങളും പുരുഷന്മാർ സ്ത്രീകളെ ഉപയോഗിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെയും ഈ കൊച്ചു പെൺകുട്ടികളുടെ മനസ്സുകളെ വിഷമേൽപ്പിക്കുന്നു. നിങ്ങൾക്കറിയാമോ, സ്ത്രീയെ ചുംബിക്കുന്ന ഏതൊരു മനുഷ്യനും ധാർമ്മികമായി അവളെ വിവാഹം കഴിക്കാൻ ബാധ്യതയുള്ളവനാകുന്നു. അതൊരു സംഭവീയമായ ലൈംഗിക പ്രവൃത്തിയാകുന്നു. തീർച്ചയായും അതാകുന്നു. അതെ ശ്രീമാൻ, എന്താകുന്നു അത്? ഒരു പുരുഷന്റെ ചുണ്ടിലുള്ള ഗ്രന്ഥികൾ സ്ത്രീയുടെ ഗ്രന്ഥികളുമായി ചേരുന്നതാണ്. സ്ത്രീയുടെയും പുരുഷന്റെയും ഗ്രന്ഥികൾ ഒരുമിച്ചാകുമ്പോൾ അത് ലൈംഗികമാകുന്നു. ഹോളിവുഡ് നോക്കുക, ഈ കൊച്ചു പെൺകുട്ടികൾ ഉദ്യാനങ്ങളിൽ കിടക്കുകയും ആൺകുട്ടികൾ ഇവർക്ക് ചുറ്റുമായി കിടന്ന് ഉരുളുകയും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയും പിന്നെ പാട്ടുസംഘത്തിൽ പാടുകയും ചെയ്യുന്നത് നോക്കൂ. ഇന്ന് നമുക്കുള്ള ഈ വക എൽവിസ് പ്രസലികളും മറ്റും നമ്മുടെ പിതാക്കന്മാർ പോരാടി രക്തം ചൊരിഞ്ഞ് മരിച്ചു വീണ നമ്മുടെ ഈ അമേരിക്കയുടെ പേരിന് അപമാനമാകുന്നു. എന്നാൽ സകല രാജ്യത്വങ്ങളും ഒഴിഞ്ഞുപോകേണ്ടിയ നാഴികത എത്തിയിരിക്കുന്നു. കാരണം ദൈവരാജ്യം മനുഷ്യഹൃദയങ്ങളിൽ പരിശുദ്ധാത്മ സ്നാനത്താലും യേശുക്രിസ്തുവിന്റെ സാന്നിധ്യത്താലും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ക്രിസ്തു തന്റെ മണവാട്ടിക്കായിട്ട് വന്നിട്ട് ഈ ഭൂമിയിൽ തന്റെ രാജ്യം ഒരുക്കുകയും അതൊരിക്കലും മാഞ്ഞു പോകുകയുമില്ല. ഈ രാജ്യത്തിൽ നിങ്ങൾ എങ്ങനെ പ്രവേശിക്കും? നിങ്ങൾ അതിലേക്ക് ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കതെങ്ങനെ അറിയാൻ കഴിയും? നിങ്ങൾ ഒരു രാജ്യത്തിൽ അംഗമായിരിക്കുകയും രാജാവുമായി അപമാനത്തിലാകാൻ എങ്ങനെ കഴിയും? നോക്കൂ, ആ രാജാവ് വചനമാകുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ വെളിപ്പെട്ടു. അവൻ ഇന്നലെയും ഇന്നും എന്ന നീക്കമാനിന്യനാകുന്നു. അവൻ മനുഷ്യപുത്രനായിരുന്നുവെന്ന് അവർ എങ്ങനെയാണ് അറിഞ്ഞിരുന്നത്? അവൻ ശ്രോതാക്കളുടെ ഇടയിലേക്ക് നോക്കിയിട്ട് അവർ ചിന്തിച്ചിരുന്ന കാര്യങ്ങളെ തിരിച്ചറിയുമായിരുന്നു. അത് സത്യമാണെന്ന് നമുക്കറിയാം. അവൻ ഇന്നും അനന്യനാകുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ബില്ലി പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിരുന്നുവോ? അത് ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ മറന്നുപോയിരുന്നു. അവൻ പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിരുന്നുവോ? ശരി, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പക്കൽ അത്രയും വിശ്വാസം ഉണ്ടായെങ്കിൽ, എന്റെ പക്കൽ വിശ്വാസമുണ്ടായിട്ട് ഈ വാഗ്ദത്തങ്ങൾ ചെയ്തിരിക്കുന്ന ദൈവത്തിന് സ്വയമായി ഇവിടെ വെച്ച് ഇത് തെളിയിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഈ പ്രസംഗപീഠത്തിലേക്ക് ഒരു വ്യക്തി പോലും കടന്നു വരാതെയാകുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്ത വചനത്തിന്റെ ഉത്തരവാദിത്വത്താൽ ഇതിന് മുൻകൈയെടുക്കുന്നതിനായി എനിക്കത് അനുഭവപ്പെടുന്നു. ഇവിടേക്ക് ശ്രദ്ധിക്കൂ, ഞാൻ നിങ്ങളെ ചില കാര്യങ്ങൾ കാണിക്കട്ടെ. ഈ ജീവിപ്പിക്കുന്ന ശക്തിയെ നാം പരിശീലിക്കാൻ പോകുകയാണ്. ഞാൻ നിങ്ങൾക്കിത് കാണിച്ചു തരട്ടെ. നിങ്ങൾക്ക് ജീവിപ്പിക്കുന്ന ശക്തിയുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ശരി, എങ്കിൽ രോഗികളുടെ മേൽ നിങ്ങളുടെ കൈകൾ വെക്കുന്നതിൽ എന്താണ് കാര്യം? പെന്തക്കോസ്ത നാളിൽ ശിഷ്യന്മാർക്ക് ജീവിപ്പിക്കുന്ന ശക്തി അവരുടെ മേൽ വന്നപ്പോൾ അവർ എന്താണ് ചെയ്തത്? അവർ ചെന്ന് രോഗികളുടെ മേൽ കൈവയ്ക്കുകയും അവർ സൌഖ്യം പ്രാപിക്കുകയും ചെയ്തു. യേശു മർക്കോസിന്റെ 16 ലോകാവസാനത്തോളം വരെ അത് തുടരുമെന്ന് പറയുന്നു. എത്ര നാൾ വരെ? അപ്പോസ്തോലന്മാരുടെ കാലം വരെയാണോ? നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിപ്പിൻ. വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ നടക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൌഖ്യം പ്രാപിക്കും. അതാണ് ഏലിയാവിന്റെ അസ്ഥിയിലും ഏലിശായുടെ അസ്ഥികളിലും ഉണ്ടായിരുന്നതുപോലെയുള്ള ജീവിപ്പിക്കുന്ന ശക്തി. അതേ ജീവിപ്പിക്കുന്ന ശക്തി വിശുദ്ധന്മാരുടെ മേലുമായിട്ട് അവരെ ഉയർപ്പിച്ചു. അതേ ജീവിപ്പിക്കുന്ന ശക്തി നമ്മുടെ ഉള്ളിലായിരിക്കുന്നുവെങ്കിൽ രോഗികളുടെ മേൽ കൈവയ്ക്കും, അവർ സൌഖ്യം പ്രാപിക്കും. ഞാനിവിടെ ശ്രദ്ധിച്ചിരിക്കുന്നത് ഹൃദയരഹസ്യങ്ങളെ പറയുന്നത് മിക്കവാറും ഞാൻ വിട്ടുകഴിഞ്ഞിരിക്കുകയും രോഗികളുടെ മേൽ കൈവയ്ക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ മൂന്നിലൊന്ന് ജനങ്ങളുടെ ഇടയിൽ പോലും എനിക്ക് കടക്കാൻ കഴിയുകയില്ല. ഈ രീതിയിൽ എനിക്ക് ഇതുവരെ കിട്ടിയിരുന്നതിലും കൂടുതൽ ജനങ്ങളെ എനിക്കിപ്പോൾ കിട്ടുന്നു. എന്നെ സ്വയം ദൈവത്തിന്റെ കരങ്ങളിലാക്കിയിട്ട് ദൈവമായി കർത്താവെ നീ ഇത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നതിൽ കൂടെ എനിക്ക് നന്നായ ഫലം കിട്ടുന്നതായി ഞാൻ കാണുന്നു. ഇത് നിന്റെ വാഗ്ദത്തമാകുന്നു, എന്റേതല്ല. ഇത് അവിടുത്തേതാകുന്നു. നീ ഇത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നീ അത് ചെയ്ത് ഞാൻ കണ്ടിരിക്കുന്നു. നീ അത് ചെയ്യാൻ പോകുകയാണെന്ന് ഞാൻ വിശ്വസിക്കാൻ പോകുകയാണ്. കാരണം ഞാൻ നിന്റെ ദേഹത്തിലേക്ക് സ്നാനപ്പെട്ടിരിക്കുകയും നിന്റെ ആത്മാവ് അത് സത്യമാണെന്ന് തിരിച്ചറിയിക്കുന്നതിന് ഇവിടെയായിരിക്കുകയും ചെയ്യുന്നു. ആമേൻ. അതാണ് ആരാധനയുടെ സ്ഥലം. അങ്ങനെ നിങ്ങളൊരു സ്ഥാനത്തെത്തുമ്പോൾ പിന്നെ എല്ലാം സാധ്യമാകുന്നു. അങ്ങനെ നിങ്ങളൊരു സ്ഥാനത്തെത്തുമ്പോൾ നിങ്ങളുടെ ഉദ്ദേശവും വസ്തുനിഷ്ഠതയും നിങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി കൃത്യമായും കാര്യം ദൈവ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കൈവച്ചാൽ അത് സംഭവിക്കാൻ പോകുന്നതായിരിക്കും. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരൊറ്റ പ്രാർത്ഥനയുടെ കാർഡ് വിളിക്കുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ സർവശക്തനായ ദൈവത്തിന് നിങ്ങൾക്ക് അവിടെ എന്താണുള്ളതെന്നും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണമെന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതായിട്ടില്ലായിരുന്നു എന്നും എന്നോട് പറയുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മുൻകൈയെടുത്ത് ചെയ്യുന്നതാണ്, അത് ശരിയാണെന്ന് എനിക്കറിയാം. എന്നാൽ അത് തന്നെയാണ് ശരിക്കും ദൈവം നമ്മെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവം അങ്ങനെ ചെയ്താൽ എത്ര പേർ അത് വിശ്വസിക്കും? എന്റെ മുമ്പിലിരിക്കുന്നതിൽ ഒരൊറ്റ വ്യക്തി പോലും എനിക്കറിയാവുന്നതോ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നതോ അല്ലെങ്കിൽ വാസ്തവമായും ആരെയെങ്കിലും കാണുകയോ അറിയാവുന്നതോ ആയ ആരുമില്ല. എത്ര പേർക്കതറിയാം? നിങ്ങളുടെ കൈകളെ ഉയർത്തുവിൻ. നാം എല്ലാവരും അപരിചിതരാകുന്നു. നിങ്ങളെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല എന്നറിയുന്നവർ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. കേൾവിക്കാരിൽ ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങളെക്കുറിച്ച് യാതൊന്നും അറിയില്ല എന്നറിയുന്നവരാകട്ടെ. അതെല്ലായിടത്തുമാകുന്നു, പ്രത്യേകിച്ചും ഇവിടെയായിട്ടാകുന്നു. ഒരുപക്ഷെ മറ്റുള്ളവരെ എനിക്കവരെ അറിയില്ല, അവർ കൈകൾ ഉയർത്തിയിട്ടില്ല എന്ന് മാത്രം. എന്നാൽ എനിക്കവരെ അറിയില്ല. റിച്ചാർഡ് ബ്ലെയർ ഇവിടെ ഇരിക്കുന്നതായി ഞാൻ കാണുന്നു. അത് ശരിയാണെന്ന് ഞാൻ കരുതുന്നു. ആ ഭാഗത്തായി ഇരുട്ടാകുന്നു, ഈ ഭാഗത്തായി ഇവിടെ വെളിച്ചമുണ്ടായിരിക്കുന്നു. എന്നാൽ ഞാൻ കാണുന്നില്ല. ഇവിടേക്ക് ശ്രദ്ധിക്കൂ. ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്നത്, അതായത് ആ ജീവിപ്പിക്കുന്ന ശക്തി നിങ്ങളുടെ മേൽ വരുമ്പോൾ അത് യേശു ക്രിസ്തുവാകുന്നു. യേശു രോഗികളുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് സൗഖ്യം ലഭിച്ചു. യേശുവിന്റെ പക്കൽ അവനൊരു മനുഷ്യനായിരിക്കെ അവനെ ജീവിപ്പിക്കുന്നതിന് ജീവിപ്പിക്കുന്ന ശക്തി ഉണ്ടായിരിക്കുമ്പോൾ അവർ ജനങ്ങളുടെ ഇടയിലേക്ക് നോക്കി അവരുടെ വിചാരങ്ങൾ അവരോട് പറയാനും അവരെന്താണ് വിചാരിക്കുന്നതെന്നും അവർ എന്ത് ചെയ്തിരുന്നുവെന്നും അവന് പറയാൻ കഴിയുമായിരുന്നു. അവർക്ക് പിന്നിലായി അവരോട് തിരിഞ്ഞിട്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്തിന് എന്ന് അവരോട് ചോദിച്ചിരുന്നു. അവന്റെ വസ്ത്രം തൊട്ട സ്ത്രീയോട് അവൻ ആരെന്നെ തൊട്ടു എന്ന് ചോദിച്ചിട്ട് ചുറ്റുമായി നോക്കി ആ സ്ത്രീയെ കണ്ടിട്ട് അവരോട് ശക്തി എന്നിൽ നിന്ന് പോയിരിക്കുന്നു, നിന്റെ വിശ്വാസത്തിനെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതാണ് യേശു ക്രിസ്തു. അത് സഭ എവിടെയാകുന്നുവെന്നും ദൈവത്തിന്റെ യഥാർത്ഥ ജീവിപ്പിക്കുന്ന ശക്തി മനുഷ്യരോട് എന്ത് ചെയ്യുന്നുവെന്നും തെളിയിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണങ്ങാം. സ്നേഹവാനായ ദൈവമേ, ഇന്ന് ഉച്ച സമയത്ത് സാത്താനുമായി ഈ ഉച്ചഭാഷിണിയുടെ കാര്യത്തിൽ ഒരു പോരാട്ടമുണ്ടായിട്ട് ഒരുപക്ഷെ ജനങ്ങൾക്ക് ഇതിന്റെ പകുതി ഭാഗം തന്നെ കിട്ടിയിരിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം ഈ കെട്ടിടത്തിനുള്ളിൽ ഇത് ചുറ്റുമായി പ്രതിധ്വനിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവമേ, അവർക്കർത്ഥമായിട്ടുള്ളത് പരിശുദ്ധാത്മാവ് എടുത്തിട്ട് കർത്താവെ, ഞങ്ങൾ ഏതെങ്കിലും ചത്ത് വലിച്ചെഴിയുന്ന ആശക്കാരുടെ ഒരു കൂട്ടമല്ല ഈ ജനങ്ങളെന്ന് മനസ്സിലാക്കാൻ ഇടയാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിപ്പോൾ ജീവിച്ചിരിക്കുന്നവരും യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ജീവിക്കപ്പെട്ടവരുമാകുന്നു. യേശു ക്രിസ്തു ഞങ്ങളിൽ വസിക്കുന്നു. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ സ്വന്തമായ യാതൊരു മഹത്വവും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. അത് മലമുകളിലെ രൂപാന്തരണത്തെ പോലെ ഞങ്ങൾ ഓരോരുത്തരും അവിടെ പ്രതിനിധീകരിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ മോശ മരിച്ചിട്ട് വീണ്ടും ഉയർത്തെഴുന്നേറ്റുണ്ടായിരുന്നു. അവിടെ ഏലിയാവ് അന്ത്യകാലത്ത് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ജീവിക്കുന്ന വിശുദ്ധന്മാരുടെ പ്രതിനിധിയായിട്ടുണ്ടായിരുന്നു. ഓ, അവർ അവിടെ അപ്പോൾ അത് കണ്ടിരിക്കുകയും അവർ തിരികെ നോക്കിയപ്പോൾ അവിടെ യേശുവിനെ മാത്രം കാണുകയും ചെയ്തു. കർത്താവെ, ജനങ്ങൾ ഞങ്ങളെ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ഉദ്ദേശത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നില്ല. അത് ഞങ്ങളിൽ നിന്നും ദൂരത്തായിരിക്കട്ടെ. എന്നാൽ കർത്താവെ, ഞങ്ങൾ യേശുവിനെ ഞങ്ങളുടെ ഇടയിൽ മഹത്വപ്പെട്ട് കാണുമ്പോൾ ഞങ്ങളുടെ ഹൃദയം ആഹ്ലാദിക്കുന്നു. അവൻ മഹത്വപ്പെട്ട് ഞങ്ങൾ കാണുമ്പോൾ, അവന്റെ വചനം മഹത്വപ്പെട്ട് കാണുമ്പോൾ, അത് അവൻ തന്റെ വചനമാകുന്നു. വേദപുസ്തകത്തിൽ അവൻ ഇത് ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ ഞങ്ങൾക്ക് വായിക്കാൻ കഴിയുകയും പിന്നെ അവനത് ഞങ്ങളിൽ തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ, ഓ ദൈവമേ, എപ്രകാരം അത് ഞങ്ങളെ അവന്റെ ജീവിക്കുന്ന സാന്നിധ്യത്തെ അറിഞ്ഞ് ഞങ്ങളെ താഴ്മയുള്ളവരായി അനുഭവപ്പെടുത്തുന്നതിനിടയാക്കുന്നു. ഞങ്ങൾ യാതൊന്നിലും ചേരുകയോ യാതൊന്നും വിലപേശിക്കുകയോ ചെയ്തില്ല. കർത്താവെ, ഞങ്ങൾ നിത്യജീവനിലേക്ക് വിശ്വസിക്കുക മാത്രം ചെയ്യുന്നു. നീ ഞങ്ങളെ അവിടെ പരിശുദ്ധാത്മാഭിഷേകത്താൽ മുദ്രയിടുകയും ഞങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ ജീവിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കൂടാതെ ഞങ്ങൾ ദർശനങ്ങൾ കാണുന്നതിനും പ്രവചിക്കുന്നതിനും അന്യഭാഷ സംസാരിക്കുന്നതിനും വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് കാണുന്നതിനുമായി ജീവിപ്പിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് ജീവിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങൾ ആ ദേഹത്തിലായിരിക്കുന്നു. ലോകത്തിനും നശിക്കുന്നവർക്കും അത് മൂഢതരമാകുന്നു. എന്നാൽ വിശ്വസിക്കുന്നവരായ ഞങ്ങൾക്ക് നിത്യജീവനിലേക്ക് ദൈവശക്തിയാകുന്നു. പിതാവെ, അതിനായി ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഈ ദിവസം നീ തന്നെ ദൈവമാണെന്നും നീ പറഞ്ഞിട്ടുള്ള ഒരു വാക്കിൽ നിന്നും ഒരിക്കലും നിന്റെ ഉദ്ദേശം മാറ്റിയിട്ടില്ലെന്നും അറിയുന്നതിനിടയാക്കണമേ. കൂടാതെ നീ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനും ദൈവം നിയോഗിച്ചിരിക്കുന്ന ഒരേയൊരു വഴി മാത്രമാണെന്നും അറിയാനിടയാക്കണമേ. ദൈവം തന്റെ നാമത്തെ സ്ഥാപിച്ച ഏക മനുഷ്യൻ അത് തന്റെ നാമത്തെ വഹിച്ച സ്വന്തം പുത്രനായ യേശു ആയിരിക്കും. അവൻ ദൈവവും യഹോവയും രക്ഷിതാവും ഇമ്മാനുവേലും ആടുകൾക്ക് വാതിലുമാകുന്നു. അവൻ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനും വേരും വംശവും രണ്ടും ദാവീദിന്റെ വേരും വംശവും ഉദയനക്ഷത്രവും താഴ്വരയിലെ താമരയുമാകുന്നു. ഹോ ദൈവമേ, എത്ര അത്ഭുതകരമാകുന്നു. യെശയ്യാവ് അവനെക്കുറിച്ച് അവൻ അത്ഭുത മന്ത്രി, സമാധാന പ്രഭു, വീരനാം ദൈവം, നിത്യപിതാവ് എന്ന് വിളിച്ചിരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഓ കർത്താവേ, ഞങ്ങൾക്ക് വേറെ പിതാവായി ആരുമില്ല. നീ മാത്രമാകുന്നു. നീ ഞങ്ങളുടെ പിതാവാകുന്നു. നീ ഞങ്ങളുടെ മാതാവാകുന്നു. ഞങ്ങൾക്കുള്ളതെല്ലാം നീയാകുന്നു. ഞങ്ങൾക്കായിരിക്കാൻ കഴിയാവുന്നതും നീ ആകുന്നു. യേശു മഹത്വപ്പെട്ടല്ലാതെ ഞങ്ങൾ മറ്റു യാതൊന്നും കാണുന്നില്ല. പിതാവെ, ഇന്ന് ഉച്ച സമയം ഒരുപക്ഷെ ഇതിൽ നിന്നും ഒരു കുറഞ്ഞ കാര്യമായിരിക്കാം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നീ എന്റെ ഹൃദയത്തിന്റെ മനോവികാരങ്ങളെ അറിഞ്ഞിട്ട് സ്നേഹവാനായ ദൈവമേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. ഈ ദിവസം യേശു ക്രിസ്തു ഈ ദേവാലയത്തിൽ മഹത്വീകരിക്കപ്പെട്ടതായി പറയുവാൻ നീ ഇടയാക്കണമേ. പിതാവെ, ഇതനുവദിക്കണമേ. ഞാൻ താഴ്മയോടെ ഈ ശ്രോതാക്കൾക്കൊപ്പമായി നിന്റെ ആത്മാവിനാൽ നീ പ്രവർത്തിക്കുന്നത് കാണുന്നതിനായി അവന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. ഇപ്പോൾ നിങ്ങളൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഭക്തിപൂർവ്വമായ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരോടെങ്കിലും എപ്പോഴെങ്കിലും അവസാനമായി നൽകുന്ന ഉത്തരം പോലെ നിങ്ങൾ ഇതിന് എനിക്ക് ഉത്തരം നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ദൈവസന്നിധിയിൽ ഒരു സഭയോ ഒരു സഭാ സംഘടനയോ തിരിച്ചറിയപ്പെടുന്നില്ലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? ഒരൊറ്റ ഒന്നു പോലുമില്ല. യേശു ക്രിസ്തുവിൽ ജനിച്ചവർ മാത്രം അവന്റെ നാമത്തെ എടുക്കുന്നു. അത് ശരിയാണ്. നിങ്ങൾ വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ നാമത്തെ നിങ്ങളുടെ മേലെടുക്കുന്നു. അത് ജലസ്നാനത്താലല്ല. അവന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനപ്പെട്ടിരുന്നാലും അവന്റെ നാമത്തെ നിങ്ങളുടെ മേലെടുക്കുന്നില്ല. അവന്റെ നാമം നിങ്ങളുടെ മേൽ വരുന്നത് ജലത്താലല്ല, ജന്മത്താലത്രേ. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടിരിക്കുന്നു. അതേ ശ്രീമാൻ, അത് കൂട്ടായ്മയിലേക്കാകുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ യേശുക്രിസ്തുവിലേക്ക് സ്നാനപ്പെടുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലും 100 വട്ടം നിങ്ങൾക്ക് സ്നാനപ്പെടാൻ കഴിയും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അത് യാതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവിന്റെ ദേഹത്തിലേക്ക് ഒരിക്കൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ നിങ്ങൾ ഒരു ദൈവപുത്രനോ അല്ലെങ്കിൽ ഒരു പുത്രിയോ ആകുകയും സകല വചനവും പിന്നെ നിങ്ങൾക്ക് സത്യമാകുന്നു. അതിനുശേഷം അവനത് ഈ ഒരു ഉദ്ദേശത്തിനായി ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നതുപോലെ ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചുകൊണ്ട് ഭൂമിയുടെ മേൽ സൂര്യപ്രകാശത്തെ വീശിയപ്പോൾ ആ പനമരങ്ങളും മറ്റുള്ള കാര്യങ്ങളെല്ലാം മണ്ണിനടിയിൽ കിടന്നിരുന്നു എന്നവൻ അറിഞ്ഞിരുന്നു. അവയെല്ലാം ആ സമയത്ത് ഭൂമിയുടെ ഒരു ഭാഗമായിരുന്നു. അതുപോലെ നിങ്ങളുമാകുന്നു. അവൻ ഈസ്റ്റർ ദിവസം രാവിലെ ദൈവപുത്രനെ ഉയർപ്പിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ അയച്ചത് നിത്യജീവന്റെ അവിത്തുകളെ ലോകസ്ഥാപനത്തിന് മുമ്പേ അവിടെ ഉണ്ടായിരിക്കുമെന്ന് അവൻ മുന്നറിഞ്ഞിരുന്ന അവരെ ജീവിപ്പിക്കുന്നതിനുമായിരുന്നു. ഇന്ന് വൈകുന്നേരം ഈ ഉച്ചഭാഷണി ഇതുപോലെ പ്രവർത്തിക്കുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ പക്കലുള്ള മനസ്ഥിതി എന്തായിരിക്കുമെന്ന് അവൻ നേരത്തെ അറിഞ്ഞിരുന്നു. അവൻ പരമോന്നതനാകുന്നു. നിങ്ങൾക്കത് നിങ്ങളുടെ ബുദ്ധി കൊണ്ട് സങ്കല്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്കത് സ്വീകരിക്കുക മാത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയട്ടെ, അതേ ദൈവം തന്നെ ഈ ഉച്ചനേരം തന്റെ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിൽക്കുന്നു. നിങ്ങളൊരു മെത്തഡിസ്റ്റോ ബാപ്റ്റിസ്റ്റോ പെന്തിക്കോസ്തുകാരനോ എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾ യാതൊരു സഭാസമുദായങ്ങളിലും വിശ്വസിക്കരുത്. കാരണം അതിലൊരു സഭാസമുദായമായിരിക്കാൻ കഴിയില്ല. അവയെല്ലാം വളരെയധികം വ്യത്യസ്ത ഉപദേശങ്ങളാൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ദൈവത്തോട് വ്യക്തിപരമാകേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് വ്യക്തിപരമാകേണ്ടിയിരിക്കുന്നു. ദൈവം നിങ്ങളോട് ഇടപെടുന്നു, നിങ്ങളുടെ സഭയിലല്ല. നിങ്ങളുടെ സഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങൾ ആരാധിക്കുന്നിടത്ത് ഒരു നേരായ രീതിയിലുള്ള ജീവിതം ജീവിക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമാകുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, അവർ മതസംഹിതകളും മറ്റും കൊണ്ടുവരും. നിങ്ങളത് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വാതിൽ പോലും കടക്കാൻ കഴിയില്ല. എങ്കിൽ ദൈവത്തിന് അവന്റെ വചനം തുടർച്ചയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ അതിൽ കടക്കാൻ കഴിയും? ലൂഥറിന് ഈ സ്നാനത്തെക്കുറിച്ചും ആത്മാവിന്റെ ഉദ്ധാരണത്തെക്കുറിച്ചും അവൻ ജീവിച്ചിരുന്ന തന്റെ കാലത്ത് എങ്ങനെ അറിയാൻ കഴിയും? അപ്രകാരം ഈ ചെടി ആ സമയത്ത് വളർന്നിരുന്നില്ല. ബെസ്ലിയും അതേക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതുപോലെ പെന്തിക്കോസ്തുകാരും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. അതേ കാര്യം തന്നെ അത് നിങ്ങളെയും വിട്ട് വളർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശരിയാണ്. അതെല്ലാ കാലത്തുമായിരുന്നു, അതെപ്പോഴും ആയിരിക്കും. ഇത് വിത്തിന്റെ കാലമാകുന്നു എന്ന് വേദപുസ്തകത്തിൽ നിന്നും എനിക്ക് തെളിയിക്കാൻ കഴിയും. ഓർക്കുക, ഈ മഹത്തായ ഉണർവിന് ശേഷം, പെന്തിക്കോസ്തിന് ശേഷം യാതൊരു സഭാ സംഘടനയും ഒരിക്കലും ഉയർന്നിട്ടില്ല. അവർക്കതിന് കഴിയില്ല. അത് തോടിൽ നിന്നും വിത്തിലേക്ക് പോകുന്നു. പിന്നെ വിത്തല്ലാതെ മറ്റു യാതൊന്നുമില്ല. അതാണ് കാരണം 15 വർഷക്കാലം സാധാരണ ഏതൊരു ഉണർവിനും 3 വർഷക്കാലശേഷം അതൊരു സഭാ സംഘടനയായി മാറുന്നു. ഏതൊരു ചരിത്രകാരനോട് ചോദിച്ചു നോക്കൂ, എന്നാൽ ഇതിനുശേഷം യാതൊരു സഭാ സംഘടനയും ഉണ്ടായിട്ടില്ല. അവർ ഒരു പിന്മഴക്കാലത്തെ ഉണ്ടാക്കാൻ ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ അതിന് എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അതിന് കഴിയില്ല. ഇപ്പോൾ വിത്തായിരിക്കുന്നു. അതേ ശ്രീമാൻ, ഇനിയും ഒരു വിത്ത് വാഹിനിയില്ല. ഇത് യഥാർത്ഥ വിത്തായിരിക്കുന്നു. ക്രിസ്തു തന്റെ ജനങ്ങളുടെ ഇടയിലായിരിക്കുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? നമുക്കിവിടെ നിന്നും ഇവിടെയുള്ള അടുത്തറ ഭാഗത്തു നിന്നും തുടങ്ങാം. എനിക്ക് അവിടെ നിന്നും എടുക്കാൻ കഴിയുന്നില്ല, കാരണം വളരെയധികം പേർ അവിടെ ഉണ്ടായിരിക്കുന്നു. നിങ്ങളിൽ എത്ര പേർ എന്നെ അവന്റെ ദാസനായി വിശ്വസിക്കുന്നു? ദൈവത്തിൽ വിശ്വസിക്കുക. നിങ്ങളിൽ എത്ര പേർ ഇവിടെ അതേ രീതിയിൽ അത് വിശ്വസിക്കുന്നു? എങ്കിൽ ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് പറയുക. ഇപ്പോൾ ദൈവമായ കർത്താവ് അവന്റെ ജീവിപ്പിക്കുന്ന ശക്തിയെ നമുക്ക് കാണുവാൻ ഇടയാക്കി തരട്ടെ. ഇതൊരു മർമ്മപ്രധാനമായ പ്രമാണമാകുന്നു. ഇത് ഇതിനെ തെളിയിക്കുന്ന ഒരു കാര്യമാകുന്നു. ആർക്ക് വേണമെങ്കിലും ഇതാകുന്നു അതിതാകുന്നു എന്നൊക്കെ പറയാൻ കഴിയും, എന്നാൽ അത് സ്വയം തന്നെ പ്രവർത്തിച്ച് കാണിക്കട്ടെ. നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും എനിക്ക് അറിഞ്ഞിരിക്കാൻ കഴിയുമെന്നുള്ളത് തികച്ചും അസാധ്യമായ ഒരു കാര്യമാകുന്നു. അത് നിങ്ങൾക്കറിയാം. എനിക്കറിയാവുന്ന ഏക വ്യക്തിയായിട്ട് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് അവിടെ പിന്നിലായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലെയർ മാത്രമാകുന്നു. അദ്ദേഹം അർക്കൻസാസിലോ മറ്റെവിടെയോ നിന്നാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ കരുതുന്നു. ഈ ശ്രോതാക്കളുടെ ഇടയിൽ എനിക്ക് കണ്ടറിയാവുന്ന ഏക വ്യക്തി അദ്ദേഹം മാത്രമാകുന്നു. അത് സത്യമാണെന്ന് ദൈവം അറിയുന്നു. അതപ്രകാരം എന്തെങ്കിലും ഒന്നാകുന്നു. ഇവിടെ പിന്നിലായിരിക്കുന്ന ഈ മഹിളയ്ക്ക് ആത്മീയമായ രീതിയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ട് അവർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതായി എനിക്ക് കാണാൻ കഴിയുന്നു. ദൈവം നിങ്ങളുടെ ആ കുഴപ്പത്തെ നേരെയാക്കി നിങ്ങളെ സൌഖ്യമാക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ശരിയെങ്കിൽ നിങ്ങൾക്കതാകാം. നിങ്ങളുടെ അടുത്തായിരിക്കുന്ന മഹിളയുടെ മേൽ നിങ്ങളുടെ കൈകൾ വെക്കുക, കാരണം അവർക്ക് വയറ്റിൽ കുഴപ്പമുണ്ടായിട്ട് അവരും പ്രാർത്ഥിക്കുകയാണ്. അതെ, അത് ശരിയാണ് അല്ലേ സഹോദരി? അത് ശരിയാണെങ്കിൽ നിങ്ങളുടെ കൈകളെ ഉയർത്തുക. എനിക്ക് നിങ്ങളെ അറിയില്ല, എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. രണ്ടും കറുത്ത വർഗ്ഗക്കാരായ പെൺകുട്ടികളാകുന്നു. ഇപ്പോൾ അതെന്തായിരുന്നു? ഇതവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത് പോലെയുള്ള ഒരു കാര്യമായിരുന്നില്ലേ? അതെ, കൃത്യമായും ആയിരുന്നു. ഇവിടെ ഇതാ എന്നെ നോക്കിക്കൊണ്ടൊരു മഹിള അവിടെയായിരിക്കുന്നു. അവർക്ക് ഹൃദയരോഗമാകുന്നു. ദൈവം നിങ്ങളുടെ ഹൃദയരോഗത്തെ സൌഖ്യമാക്കും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് അവിടെ ഒന്ന് എത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അത് ശരിയല്ലേ? നിങ്ങളുടെ കൈ ഇപ്രകാരം വീശി കാണിക്കുക. അത് ശരിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ പറഞ്ഞത് എന്താണെന്ന് ഞാൻ എങ്ങനെ അറിഞ്ഞു? നോക്കൂ, വിശ്വസിക്കുക മാത്രം. അതുമാത്രമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, വിശ്വസിക്കുക. ഇവിടെ ഇതാ ഒരു മഹിള ഇരിക്കുന്നു. അവർ സുഖപ്പെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ തന്നെ അവർ മരിച്ചുപോകും. അവർക്ക് അർബുദ രോഗമാണ്. ദൈവം ഈ അർബുദ രോഗത്തെ സൌഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അതെ, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ അവസ്ഥയിൽ തന്നെ കൈ ഉയർത്താൻ ഒരുവിധം മടിച്ചിരുന്നു. നിങ്ങൾ ആരാകുന്നുവെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ ശ്രീമതി ഗൺ ആകുന്നു. ഇപ്പോൾ അത് ശരിയാണെങ്കിൽ ഇപ്രകാരം കൈവീശി കാണിക്കുക. ശരി, വീട്ടിലേക്ക് പോയിക്കൊള്ളുക. യേശു ക്രിസ്തു നിങ്ങളെ സൌഖ്യമാക്കുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എല്ലാം സാധ്യമാകുന്നു. അതവിടെ കറുത്ത തൊപ്പി വെച്ച് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ മഹിളയുടെ മേലായിരിക്കുന്നു. അവർക്കും അർബുദ രോഗമാകുന്നു. ദൈവം നിങ്ങളെ സൌഖ്യമാക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ പൂർണ്ണഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ശ്രീമതി മില്ലറിനോടാണ് സംസാരിക്കുന്നത്. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? എനിക്ക് ഈ മഹളെക്കുറിച്ച് അറിയില്ല. എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത് സത്യമാണെന്ന് സ്വർഗത്തിലെ ദൈവം അറിയുന്നു. ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ. ഇവിടെ ഇതാ ഒരു കറുത്ത നിറക്കാരിയായ സ്ത്രീ തലകുനിച്ചിരിക്കുന്നു. അവർ ചിന്തയിലാകുന്നു. അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവർക്ക് പ്രിയമേറിയ ആരെയെക്കുറിച്ച് ചിന്തയിലാകുന്നു. അവർ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കപ്പെടുന്നതിനാകുന്നു. ഇല്ല, അദ്ദേഹം ഇവിടെ ഇല്ല. അതവരുടെ ഭർത്താവാകുന്നു. അത് ശരിയാണ്. അദ്ദേഹം ഇവിടെ ഇല്ല. അദ്ദേഹം വീട്ടിലാകുന്നു. അദ്ദേഹത്തിന് ഒരു ശസ്ത്രക്രിയ നടന്നിരുന്നു. ശരിയല്ലേ? ശരിയാകുന്നു. അദ്ദേഹത്തിന് സൈനസിന്റെ കുഴപ്പമുണ്ടായിട്ട് ശല്യപ്പെട്ടിരിക്കുന്നു. അത് സത്യമാണ്. ശരിയല്ലേ? അദ്ദേഹം സുഖപ്പെടാൻ പോകുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ വിശ്വാസം ഉറച്ചതായിരിക്കുന്നു. അത് സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആമേൻ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അന്യനാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ആ ജനങ്ങളോട് ചോദിച്ചു നോക്കൂ. അത് നേരെ ശ്രോതാക്കളുടെ ഇടയിലേക്ക് പോയിരിക്കുന്നു. അവനിവിടെ ആയിരിക്കുന്നുവെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ആ ജീവിപ്പിക്കുന്ന ശക്തി ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ സ്നേഹിതരെ, ആ ദൈവമാണ് നിങ്ങളെ സൌഖ്യമാക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുമോ? ഇവിടെ എത്ര പേർ രോഗികളായിട്ടുണ്ട്? നിങ്ങളുടെ കൈകൾ ഉയർത്തി ഞങ്ങൾ കാണട്ടെ. ഇപ്പോൾ സമയം 5 മണിയോളം ആയിരിക്കുന്നു. നിങ്ങളുടെ കൈകൾ മറ്റൊരാളുടെ മേൽ വെക്കുക. ഇപ്പോൾ ഒരു വാക്കുപോലും പറയരുത്. ഒരാളുടെ മേൽ കൈവയ്ക്കുക മാത്രം ചെയ്യുക. നിങ്ങളൊരു കാര്യം ചെയ്ത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നേരെ പിന്നിലായിരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് പിൻഭാഗത്തായ ഒരു വളർച്ചയുണ്ട്. ദൈവം ആ വളർച്ചയെ നിങ്ങളുടെ പിൻഭാഗത്ത് നിന്ന് നീക്കിക്കളയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശ്രീമാൻ, ദൈവം നിങ്ങളെ സൗഖ്യപ്പെടുത്തുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ചെറുപ്പക്കാരൻ, അവൻ എന്നെ കടന്നുപോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ശ്രീമാൻ, നിങ്ങളുടെ കൈകൾ ഉയർത്തുക. അത് ശരിയാണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഞാൻ ഈ മുഴുവൻ ശ്രോതാക്കളെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ വിവേകത്തെ അവിശ്വാസം കൊണ്ട് കരിച്ചു കളയരുത്. അതിനെ നിരാശപ്പെടുത്തരുത്. നിങ്ങൾക്ക് മനുഷ്യപുത്രനെ പ്രവചന സന്ദേശത്തിന്റെ രൂപത്തിൽ തിരികെ സഭയിലേക്ക്, പ്രവചനത്തിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി തിരികെ വീണ്ടും കൊണ്ടുവരുന്നത് കാണാൻ കഴിയുന്നില്ലേ? ഈ കാലഘട്ടം വരെ ഇതൊരിക്കലും ഒരു കാലഘട്ടത്തിലും നടന്നിട്ടില്ല. അതിന്റെ തെളിവ് അതാകുന്നു. സഭ എന്താകുന്നു? നിങ്ങൾ അതിൽ എങ്ങനെയാണ് പ്രവേശിക്കുന്നത്? നിങ്ങൾ അതിലായിരിക്കുമ്പോൾ യേശു ക്രിസ്തു ആയിരുന്നതെല്ലാം നിങ്ങളായിരിക്കും. നിങ്ങൾ ദൈവത്തിന്റെ പുത്രനായും പുത്രിയായും ആകുന്നു. നിങ്ങൾ അവനെ പോലെ ആയിത്തീരാൻ അവൻ നിങ്ങളെ പോലെ ആയിത്തീർന്നു. അതിന്റെ കാര്യം എന്താണെന്നാൽ, ഒന്നുകിൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്നതിൽ ഭയപ്പെടുന്നു, അല്ലെങ്കിൽ നിങ്ങൾ അവന്റെ വചനവുമായി സഹകരിക്കുന്നില്ല. ഇപ്പോൾ അതൊരംശം പോലും നന്മ ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾ പൂർണ്ണമായി ആ വചനത്തിൽ എത്തുന്നില്ലെങ്കിൽ അതൊരിക്കലും പ്രവർത്തിക്കില്ല. നിങ്ങളിൽ ആർക്കെന്നെ അതുപോലെ എന്തെങ്കിലും കൊണ്ട് ദോഷം വിധിക്കാൻ കഴിയും? ഈ ദിവസത്തേക്ക് വാഗ്ദത്തം ചെയ്തിട്ട് അത് സംഭവിക്കാതിരുന്നിട്ടുണ്ടോ? എങ്കിൽ നിങ്ങളുടെ സഭാസംഘടനയെ എന്റെ നേർക്കെറിയരുത്, കാരണം അത് പ്രാവർത്തികമാകില്ല. ഹാലലൂയ, അവനിവിടെയുണ്ട് എന്ന് എനിക്ക് അനുഭവപ്പെടുന്നു. അവനിവിടെയാകുന്നു, അതെനിക്ക് വാസ്തവികമാകുന്നു. അവനിവിടെയാകുന്നു. ഇപ്പോൾ ജീവിപ്പിക്കുന്ന ശക്തി സഭയിൽ അത്രയുമായിട്ട് അതിവിടെയിരിക്കുന്ന രോഗികളായ സകലരെയും സൗഖ്യമാക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിയുമോ? എങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് യേശു പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ശരിയെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മറ്റൊരാളുടെ മേൽ നിങ്ങളുടെ കരങ്ങളെ വെക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമായി പ്രാർത്ഥിക്കരുത്, അടുത്ത വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ ശാന്തമായും ആദരവോടും കൂടി പ്രാർത്ഥിക്കുക. കർത്താവെ, ഞാൻ എത്രമാത്രം നിനക്ക് നന്ദി പറയുന്നു. ഈ പ്രസംഗപീഠത്തിൽ നിന്ന് ഇന്നത്തെ ജനങ്ങളുടെ വിചാരത്തിനെതിരായ ഒരു വചനം പ്രസംഗിച്ചിട്ട് അതിനെ അവർ മതഭ്രാന്തെന്ന് വിളിക്കുകയും പ്രേതാത്മ സമ്പർക്കമെന്ന് വിളിക്കുകയും ദുഷ്ടാത്മാക്കളെന്ന് വിളിക്കുകയും നിന്റെ സമയത്ത് ബിയൽസെബൂബെന്ന് അതിനെ വിളിച്ചിരുന്നു. എന്നാൽ ഈ വിശേഷ ശ്രോതാക്കളുടെ മധ്യേ ഇന്നുച്ച സമയത്ത് എന്താണോ പ്രസംഗിച്ചിരിക്കുന്നത് അത് സത്യമാണെന്ന് നീ ഉറപ്പിച്ച് തെളിയിച്ചിരിക്കുന്നു. ദൈവമേ, ഇവർ നിന്റെ ജനങ്ങളാകുന്നു. ജനങ്ങൾക്കത് ലഭ്യമാകാതിരിക്കുന്നതിന് വേണ്ടി പിശാച് ഈ ഉച്ചഭാഷിണി കേടാക്കാൻ ശ്രമിക്കുകയും ജനങ്ങളുടെ വിചാരങ്ങളെ കുഴയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവർക്കത് ലഭ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, എങ്ങനെയെങ്കിലും അവർക്കത് ലഭ്യമാകുന്നതിന് ഞാൻ അപേക്ഷിക്കുന്നു. അവർ അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവെ, ഈ വിശ്വാസികൾക്ക് ജീവിപ്പിക്കുന്ന ശക്തിയെ നീ അനുഭവിച്ചു കൊടുക്കണമേ. നിന്റെ വരവ് കാണുന്നതിനായി അവർ ജീവിച്ചിരിക്കുന്നില്ലെങ്കിൽ ആ ജീവിപ്പിക്കുന്ന ശക്തി അന്ത്യകാലത്ത് അവരെ എഴുന്നേൽപ്പിക്കുന്നതിനിടയാക്കണമേ. കർത്താവെ, ഇപ്പോൾ തന്നെ ആ ജീവിപ്പിക്കുന്ന ശക്തി അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ അവരെ ജീവിപ്പിക്കണമേ. ഇവിടെ ഇതാ ഒരു വിശ്വാസി മറ്റൊരു വിശ്വാസിയുടെ മേൽ കൈവച്ചിട്ട് ഒരു ദേഹം മറ്റൊരു ദേഹിയുമായി, ഒരു ശക്തി മറ്റൊരു ശക്തിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ ശക്തി ഒരു ദൈവമകനാലും അല്ലെങ്കിൽ ഒരു ദൈവമകളാലും ആ ദൈവപുത്രനാലും ആകുന്നു. ഹോ ദൈവമേ, സാത്താൻ ഈ ജനങ്ങളെ അഴിച്ചുവിടട്ടെ. അവർ ഇന്നുച്ച സമയത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിപ്പിക്കുന്ന ശക്തിയുടെ സാന്നിധ്യത്തെ അവർ തിരിച്ചറിഞ്ഞ് സൌഖ്യമാക്കാനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇത് അപ്രകാരമായിരിക്കാനിടയാക്കണമേ. നിങ്ങൾ ജീവിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന നിങ്ങളുടെ കൈകളിൽ ജീവിപ്പിക്കുന്ന ശക്തി ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ ജീവനിലേക്ക് കടന്നിരിക്കുന്നുണ്ടോ? ക്രിസ്തു നിങ്ങൾക്ക് യാഥാർത്ഥ്യമായിരിക്കുന്നുണ്ടോ? ദൈവശക്തി വെളിപ്പെട്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തിന്റെ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സഭയിലാണോ? നിങ്ങൾ അതിൽ എങ്ങനെയായിരിക്കുന്നു? നിങ്ങൾ അതിലേക്ക് ജീവിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങളുടെ മുഴുവൻ വിചാരങ്ങളും നിങ്ങൾ മൊത്തമായി തന്നെ ഇപ്പോൾ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തു തന്റെ ജനങ്ങളുടെ ഇടയിൽ താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് തെളിയിക്കുകയും ഈ സോദോമിന്റെ കാലത്ത് അവൻ ഇവിടെ സന്നിഹിതനായിരിക്കുന്നുവെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജനങ്ങളുടെ കരങ്ങളാൽ അവരുടെ ജീവിതങ്ങൾ വഴിപോക്കറിൽ നിന്നും മദ്യപാനതികളിൽ നിന്നും തെരുവിലുള്ള വേശ്യാവൃത്തിയിൽ നിന്നും ഒരു യഥാർത്ഥ ദൈവത്തിന്റെ വിശുദ്ധനായി ജീവിക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ കൈകൾ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്നു. അവർ പരിശുദ്ധാത്മ സ്നാനത്തോടും ഏലിയാവിന്റെ അസ്ഥിയിലുണ്ടായിരുന്ന അതേ ശക്തിയോടും കൂടെ സഭയിലായിരിക്കുന്നു. അതേ ശക്തി, അതേ ജീവിപ്പിക്കുന്ന ശക്തി നിങ്ങളുടെ തോളിലും നിങ്ങളുടെ കൈകളിലും നിങ്ങളുടെ തലയുടെ മേലുമായിരിക്കുന്നു. അവനോടൊപ്പം ഇവിടെ നിന്നുകൊണ്ട് അവൻ മരിച്ചവരിൽ നിന്നും ജീവിച്ചിരിക്കുന്നുവെന്നും അവൻ സ്വയമായി ഇവിടെ ജീവിച്ചിരുന്നുകൊണ്ട് അവൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അവനെ തന്നെ ജീവിച്ചിരിക്കുന്നവനായി തെളിയിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിപ്പോൾ അവനെ വിശ്വസിക്കാൻ കഴിയുമോ? നിങ്ങളുടെ മേൽ വയ്ക്കപ്പെട്ട കരങ്ങൾ ദൈവിക കരങ്ങളായിരുന്നുവെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? നമ്മെ ഇപ്പോൾ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ആത്മാവ് ലോകത്തിന് മുമ്പിൽ നമ്മെ ഒരു പ്രത്യേക രീതിയിൽ ഇടപെടാൻ ഇടയാക്കുന്നത് അവന്റെ ജീവിപ്പിക്കുന്ന ശക്തിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവന്റെ സഭയിലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അങ്ങനെയാകുന്നുവെങ്കിൽ പിന്നെ നിങ്ങളുടെ മേൽ വയ്ക്കപ്പെട്ട കരങ്ങൾ ദൈവത്തിന്റെ ആജ്ഞയാൽ വയ്ക്കപ്പെട്ട കരിശുദ്ധ കരങ്ങളാകുന്നുവെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ രോഗികളായ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അവരുടെ രോഗശാന്തിയെ സ്വീകരിക്കാൻ ഞാൻ കൽപ്പിക്കുന്നു. ഹോ ക്രിസ്ത്യാനികളെ, എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? പുറത്തുള്ള ആ തെരുവിൽ നടക്കുന്ന കോടിക്കണക്കിന് ആൾക്കാർ വെറും ആറ്റോമിക ചാരം മാത്രമാകുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ? ലോകത്തെങ്ങുമുള്ള സഭകളിൽ കുറച്ച് ചില സംഭാഷണങ്ങളോ ഒരു വിശേഷ കാര്യത്തെ പാലിക്കുകയോ ചെയ്തുകൊണ്ട് അതവരുടെ മതമാണെന്ന് വിശ്വസിക്കുന്ന ഈ ജനങ്ങളെല്ലാം പാപത്തിലും അധർമ്മത്തിലും മരിച്ചിട്ട് അവരുടെ ജീവിതങ്ങൾ ഇരുട്ടിലാകുന്നുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങളോ മരണത്തിൽ നിന്നും ജീവങ്കിലേക്ക് ഉയർക്കപ്പെടുകയും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ ദേഹത്തിലേക്ക് നിങ്ങൾ സ്നാനപ്പെട്ടിരിക്കുകയും അത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവിപ്പിക്കുകയും അവിടെ അന്യഭാഷയും അതിന്റെ വിവർത്തനവും എല്ലാമായിട്ട് യേശു ക്രിസ്തു നമ്മുടെ ഇടയിൽ വെളിപ്പെട്ട് കാണിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇതുപോലെയുള്ള ഒരു കൂട്ടത്തിനിടയിൽ രോഗത്തിന് ഒരിക്കലും നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ വിശ്വാസം അവന്റെ പക്കൽ എത്തിയിട്ട് അവനെ നിങ്ങൾ വിശ്വസിക്കുക. എന്നിട്ട് ദൈവമായ കർത്താവെ, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എന്ന് പറയുക, നിങ്ങൾ സൗഖ്യം പ്രാപിക്കും. അവന്റെ ദേഹത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പാപികളായ ആരെങ്കിലും എവിടെയുണ്ടോ, നിങ്ങളുടെ കരങ്ങളെ ഉയർത്തി, ഞാൻ ഒരിക്കലും ഇതിലേക്ക് വന്നിട്ടില്ല, ഞാൻ ഒരിക്കലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല, എന്നാൽ സഹോദരൻ ബ്രഹാം, ഇന്നുച്ച സമയം ഞാൻ തീർച്ചയായും അത് ആഗ്രഹിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമോ? നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. നിങ്ങൾ അവന്റെ സന്നിധിയിലായിരിക്കുന്നത് കൊണ്ട് ലജ്ജിക്കരുത്. ആ കരങ്ങളെ ഉയർത്തുക. ആ ഉയർന്നിരിക്കുന്ന കരങ്ങളെ നോക്കൂ. ഇപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തെ ആഗ്രഹിക്കുന്ന എല്ലാവരും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ കരങ്ങളെ ഉയർത്തുക. ഇപ്പോൾ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവരായി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള വ്യക്തിയുടെ മേൽ നിങ്ങളുടെ വിശുദ്ധവും ശുദ്ധീകരിക്കപ്പെട്ടതുമായ കരങ്ങൾ വയ്ക്കുക. യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തിയ അതേ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് ഉയർപ്പിക്കും. അത് നിങ്ങളുടെ മുഴുവൻ ശരീരത്തെയും ആത്മാവിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. ഇപ്പോൾ നമ്മുടെ തലകടെ മണങ്ങിക്കൊണ്ട് എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകത്തെ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്നേഹിതരെ, നാം എന്തിനു കാത്തിരിക്കണം? ഈ വരുന്ന ദിവസങ്ങളിൽ ഒന്നിൽ നിങ്ങൾ കൂടുതൽ നീണ്ടു കാത്തിരിക്കാൻ പോവുകയാണ്. ഇതാകുന്ന നാഴിക, ഇനിയും താമസിക്കരുത്. നിങ്ങൾക്ക് രാത്രി മുഴുവൻ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിനുള്ള ശരിയായ ആ ദേവാലയത്തിൽ നിങ്ങൾ എത്തിയിരിക്കുന്നു. സ്നേഹവാനായ ദൈവമേ, കൊടിയ കാറ്റടിക്കുന്നത് പോലെ ഈ ഭവനത്തെ നിറയ്ക്കുന്നതിനായി നിന്റെ പൂർണ്ണമായ സാന്നിധ്യത്തെ ഇന്നുച്ച സമയം നീ തിരിച്ചറിയിക്കുകയും നീ നിന്റെ ജനങ്ങളോടൊപ്പം ആയിരിക്കുന്നു എന്ന് തെളിയിച്ചതിനു ശേഷം ഇപ്പോൾ നിന്റെ പരിശുദ്ധാത്മാവിനെ വീണ്ടും അയക്കണമേ എന്ന് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ.